കൂട്ടുകാരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി നിൽക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ ഈ ജീവിതത്തിന്റെ തിരക്കിലും ബദ്ധപ്പാടിനും ഇടയിൽ അടുത്ത കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ സമയത്തേക്ക് വിരാമമിട്ട് നിൽക്കുന്നു. നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിനും നിന്റെ വചനത്തെ പ്രസംഗിക്കുന്നതിനും നിന്നെ കൂടുതൽ നല്ലതായി അറിയുന്നതിനും അവിടുന്ന് ഞങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് എന്തിനായിരുന്നാലും അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ജനങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ കേൾക്കുന്നതിനായി അവർ സ്വയം അവരെ തന്നെ ഒരുക്കിക്കൊണ്ട് തയ്യാറാക്കി ഇവിടേക്ക് വന്നിരിക്കുന്നു. നാം ജീവിക്കുന്നതാ ഈ സമയത്തെയും അതിന്റെ അവസ്ഥയും പരിഗണിക്കാതെ അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ മഹത്തായ രോഗശാന്തിയുടെ ശക്തിക്കായി ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാകുന്നു. കൂടാതെ അവിടുത്തെ വചനത്തിലെ വാഗ്ദത്തങ്ങൾക്കായും. ഈ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ എപ്രകാരം ഞങ്ങളുടെ ഹൃദയം വികാരഭരിതമാകുന്നു. മനുഷ്യപുത്രന്മാരുടെ മേൽ കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ക്ലേശങ്ങളെയും അങ്ങയാലും അവിടുത്തെ അനുഗ്രഹത്താലും ശക്തിയാലും കൂടാതെ അങ്ങയുടെ വാഗ്ദത്തങ്ങളാലും അവരെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവർ ദൈവത്തെ സാക്ഷീകരിച്ചും സ്തുതിച്ചും കൊണ്ടിവിടെയായിരിക്കുന്നു. ഇതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഈ സമയത്തേക്ക് അവിടുന്ന് ഞങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന സന്ദേശം കേൾക്കാനിടയാക്കണമേ. അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ വായിച്ചതായ ഭാഗത്തു നിന്നും സന്ദർഭോചിതമായത് ഞങ്ങൾക്ക് തരണമേ. എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം നടക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നിങ്ങൾക്ക് ഇരിക്കാം. ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നത് ഒരു വിശേഷകരമായ അവസരമാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. സഹോദരൻ വുഡ്സും സഹോദരൻ റോയ് റോബേഴ്സണും മറ്റനേകം സഹോദരന്മാരും കൂടി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ കെട്ടിടത്തെ എയർ കണ്ടീഷനിംഗ് ചെയ്യുന്നതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിരുന്നു. കാരണം നിങ്ങൾ എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച അവർ കണ്ടിരുന്നു. കൂടാതെ സഭയുടെ ഖജനാവിൽ കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി അവർ ജോലി തുടങ്ങുകയും നിങ്ങളെ സുഖപ്രദമാക്കുന്നതിനായി അതിലേക്ക് ഇടുകയും ചെയ്തു. അത് നിങ്ങളുടെ വഴിപാടാ പണത്തിലേക്ക് നിങ്ങൾ ഇട്ടിരുന്നതായ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ സുഖമായിരുന്നു കൊണ്ട് സന്ദേശത്തെ ശ്രദ്ധിക്കുവാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിലും അധികം തണുപ്പ് ഇന്നുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തോടും നിങ്ങളോടും നന്ദിയുള്ളവരാകുന്നു. സഹോദരൻ റോയ് ബോർഡേഴ്സും അദ്ദേഹം ഇന്ന് രാവിലെ സമയം പിന്നിലായിരിക്കാനായി ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. ഇവിടെയുള്ള മറ്റ് സേവകരോടൊപ്പം തന്റെ കസേരയുമായി വന്നിരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്യുകയില്ല. സഹോദരൻ ബോർഡേഴ്സ് പ്രവർത്തന മേഖലയിൽ ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് സഹോദരൻ ബോർഡേഴ്സും മറ്റനേകം കർത്തൃസേവകരുടെ കൂട്ടുകാരും ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലൂടെ ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഈ ഞായറാഴ്ച ഞാൻ അവിടെ ചെന്നെത്തുമ്പോൾ എല്ലാ കർത്തൃസേവകരെയും എല്ലാ വ്യക്തികളെയും ഞാൻ തിരിച്ചറിയാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ സന്ദേശവുമായിട്ട് അത്രമാത്രം എടുക്കപ്പെട്ടിട്ട് മിക്കവാറും എല്ലാ കാര്യങ്ങൾ തന്നെ മറന്നുപോയി. ഇപ്പോൾ എനിക്ക് അരിസോണയിലേക്ക് തിരികെ പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് തിരികെ അടുത്ത തിങ്കളാഴ്ച വരെ ഒരാഴ്ചത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടി തിരികെ ട്യൂഷനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ തിരികെ വരുന്നതാണ്. സ്കൂൾ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പേ കുട്ടികളുടെ പേര് രേഖപ്പെടുത്തുന്നതിനായി എന്റെ പത്നിക്ക് അവിടെ ആയിരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് സമയത്തേക്ക് ഇവിടെ ആയിരിക്കുന്നതിനായി തിരികെ വരുന്നതാണ്. ഇപ്പോൾ ഇതെന്റെ അവധികാല സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തൊട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പക്ഷം, കൂടാതെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു വിളിയില്ലെങ്കിൽ, ഈ കാലത്താണ് ഞാൻ എന്റെ വിശ്രമം എടുക്കുന്നത്. ഇതിന്റെ അവധികാലമാണ്. ഞാൻ വേട്ടയ്ക്കായി പോകുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി കർത്താവിനെ വിളിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അതിന് വെളിയിലുള്ളതാണ്. ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആദ്യവും കൂടാതെ ആദ്യം ദൈവമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അവൻ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുശേഷം പ്രത്യേകമായ ഒരു വിളിയില്ലെങ്കിൽ അതെന്റെ വിശിഷ്ടപ്രകാരമായിരിക്കും. അടുത്ത രണ്ട് മാസത്തേക്ക് വേണ്ടി ഇപ്പോൾ എനിക്കതാണ് ചെയ്യേണ്ടത്, വേട്ടയ്ക്ക് പോകുന്നതാണ്. ഇപ്പോൾ സ്വയം വിശ്രമിക്കുന്നതിന് വേണ്ടി പോകുന്നു. എനിക്ക് എന്തിലൊക്കെ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കൂടാതെ ലോകം അതൊരിക്കലും അറിയുന്നില്ല. ഇതത്രമാത്രം തളർച്ചയുള്ള ഒരു കാര്യമാണ്. തന്റെ ശിഷ്യന്മാരോട് കൂടി അവൻ നടക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവിൻ എന്നവരോട് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ഞാൻ എല്ലാ ദിവസവും അത് കൂടുതലായി തിരിച്ചറിയുന്നു. വിശേഷിച്ചും എന്റെ ദിവസങ്ങൾ ഈ ഭൂമിയിൽ കൂടുതലായിരിക്കൊണ്ടിരിക്കുന്നിടത്തോളം നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ പ്രായമേറിക്കൊണ്ടിരിക്കുന്നതോറും നിങ്ങളത് തിരിച്ചറിയും. നമ്മുടെ പാസ്റ്റർ അതോടൊപ്പം ആമേൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നാം 50 വയസ്സ് പ്രായമായതിനു ശേഷം നാം കുട്ടികളല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ കുറച്ച് വിശ്രമ സമയം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. നാം ഇപ്പോൾ കേട്ടതായ സാക്ഷ്യങ്ങൾക്കായി നാം വളരെയധികം നന്ദിയുള്ളവരാണ്. എന്റെ പത്നി ഇന്നലെ ശ്രീമതി വുഡ്സിന്റെ കൂടെ ആയിരുന്നു. അലബാമയിൽ നിന്നും കുറച്ച് ആളുകൾ അപ്പോൾ വന്നിരുന്നു. ആ യോഗത്തിൽ വെച്ച് കർത്താവ് പ്രവർത്തിച്ചതായ വലിയ കാര്യങ്ങളെക്കുറിച്ചും കൊച്ചുകുട്ടികൾ സുഖപ്പെടുകയും അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അത്രമാത്രം ധാരാളം കാര്യങ്ങളുണ്ടായിട്ട് അത് പറഞ്ഞു തീരുന്നതിന് തന്നെ ഒരു നീണ്ട സമയമെടുക്കും. അതിനുശേഷം എനിക്കിതും കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു, അവരിൽ ചിലർ എന്നോട് പറഞ്ഞതായി എനിക്ക് തോന്നുന്നു, അതായത് സഹോദരി ലാഴ്സൺ രണ്ട് ഞായറാഴ്ചകളായിട്ട് ഒരു കൊച്ചുകുട്ടിയുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, എന്നാൽ അത് അവരുടെ കൊച്ചുമകനായിരുന്നു. ചിലപ്പോൾ സമർപ്പണത്തിനായി കൊണ്ടുവന്നതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഷിക്കാഗോയിൽ നിന്നും അതിനായി അവർ അതിനെ കൊണ്ടുവന്നിരുന്നു. ഈ മകളെ ഞങ്ങളോട് വളരെ ദയ കാണിച്ചിരുന്നു. ഞങ്ങൾ അവരെ വിലമതിക്കുന്നു. അവർ ഷിക്കാഗോയിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ സമർപ്പണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് സമയമെടുത്തിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ കുട്ടി സമർപ്പിക്കപ്പെട്ടിരിക്കാൻ അവർക്ക് താല്പര്യമുള്ളതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് സഹോദരി ലാഴ്സൺ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുട്ടിയും കൊണ്ട് ഇവിടേക്ക് സമർപ്പണ ശുശ്രൂഷയ്ക്കായി കടന്നു വരികയാണെങ്കിൽ, അതിനുശേഷം ഒരുപക്ഷെ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാനായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രി വരെ ഞാൻ തയ്യാറാക്കാനായി ഇതുവരെ ശ്രമിച്ചിട്ടുള്ള സന്ദേശങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമേറിയ സന്ദേശമായിരുന്നു ഇത്. ആഴ്ചതോറും എന്റെ വിളികൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ശേഷം ഞാൻ മുറിയിൽ കടന്ന കുറച്ച് സമയം മാറ്റിവെക്കാനായി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്തേക്ക് എന്തെങ്കിലും എന്റെ മനസ്സിൽ കിട്ടാനായി ശ്രമിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ഞാൻ പോകുമ്പോൾ എന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ഇന്നലെ വളരെ ചൂടുള്ളതായിരുന്നതിനാൽ ഞാൻ അടിത്തറയുടെ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്നിരുന്ന എന്റെ ബൈബിൾ എടുത്ത് വായിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കത്തിലേക്ക് വീണിരുന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയും എന്നെ തന്നെ ഒന്ന് ഉണർത്താൻ ശ്രമിക്കുകയും വെളിയിൽ പോകുകയും ചുറ്റുപാട് നടക്കുകയും പടിയിൽ ചെന്നിരിക്കുകയും ചെയ്തു. ആരോ വന്നിട്ട് ഞാൻ പടിയിലിരിക്കുമ്പോൾ എന്റെ ഉടുപ്പിൽ പിടിച്ച് എന്നെ കുലുക്കി. കൂടാതെ അത്രമാത്രം ചൂടുമായിരുന്നു. അവർ കൈവീശി കാണിച്ചു. എനിക്കറിയില്ല അവർ കൈവീശിയതാണോ എന്ന്. ആരോ ഈ പ്രദേശത്തുള്ളവരായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഈ സഭയിലുള്ളവരാരെങ്കിലും ആയിരുന്നേക്കാം. എന്നെ കൈവീശി കാണിക്കുകയും ഞാൻ അത്രമാത്രം ചിന്തയിലായിരുന്നിട്ട് ആ വാഹനം കടന്നു പോകുമ്പോൾ ഒരു നോട്ടം മാത്രം കൊടുക്കുവാനേ എനിക്കിടയുള്ളൂ. ഞാൻ കൈവീശി കാണിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ചില കാര്യങ്ങളെ വഹിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ചാൾസ് പട്ടണത്തിന് ചുറ്റുപാടുമുള്ള സ്ഥലത്തേക്ക് ഞാൻ കാർ ഓടിച്ചു പോയി. കർത്താവ് എന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ കണ്ടിട്ട് തോന്നിയിരുന്നു. എന്നാൽ ഞാൻ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായി സാത്താനന്റെ വഴിയിൽ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു, ശരി, അവനത് ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർച്ചയായി കാത്തിരിക്കാൻ തന്നെ പോവുകയാണ്. വാതിലിൽ തട്ടിക്കൊണ്ട് ഞാൻ കാത്തിരിക്കാൻ തന്നെ പോവുകയാണ് അവൻ തുറക്കുന്നത് വരെയും. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഏകദേശം 7 മണിക്ക് ശേഷം, ഞാൻ വളരെ നേരത്തെ തന്നെ ഉണർന്നിരുന്നു. ഇന്നലെ സ്വല്പം സുഖമില്ലാതെ ശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെ ചൂടായിരിക്കെ ഞാൻ കഴിച്ചിരുന്ന ആഹാരം എനിക്ക് തീരെ പിടിച്ചിരുന്നില്ല. കൂടാതെ ഞാനതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടെ ഒരു വേദഭാഗം എടുക്കുവാനായി എനിക്കിടയായി. അതെന്നെ അത്ഭുത സ്തബ്ധനാക്കി തീർത്തു. ഞാൻ വീണ്ടും ആ വേദഭാഗത്തേക്ക് തന്നെ നോക്കി. അതെന്നെ വീണ്ടും അത്ഭുത സ്തബ്ധനാക്കി. അതിനെ തുടർന്നുകൊണ്ട് കുറച്ചു നേരം മുമ്പ് വരെയും ഞാൻ വേദഭാഗങ്ങളിൽ കൂടി കടന്നുപോയിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം കർത്താവിൽ നിന്ന് നമുക്ക് ഇപ്രകാരം ഒരു സന്ദേശമുണ്ടായിരിക്കാം. സാത്താനത് നമ്മിൽ നിന്ന് മാറ്റിവെക്കാനായി ശ്രമിച്ചിരുന്നു. സഹോദരൻ ലാഴ്സൺ ആ കൊച്ചുകുട്ടി ഇവിടെ കൊണ്ടുവരുമോ? ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ വളരെ നേരം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 2 ദിവസം, അല്ലെങ്കിൽ രാവിലത്തെയും വൈകിട്ടത്തെയും 2 സന്ദേശങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളെ വിഷമിപ്പിച്ചു കാണും എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളിൽ ചിലർക്ക് വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതായും ഒരു ദിവസത്തെ ജോലിയും മറ്റും വിടേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒരാഴ്ചയും വിട്ടിരുന്നാൽ തന്നെയും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള യോഗങ്ങളെ പ്രഖ്യാപിക്കുന്നതാണ്. രാത്രി കഴിയുന്നതുവരെ താമസിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. ഇന്ന് രാത്രിയിൽ യോഗമുണ്ടായിരിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുവെന്ന് കൈ ഉയർത്തി കാണിക്കുക. അടുത്ത ഞായറാഴ്ച അതായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി കാണിക്കട്ടെ. ഓ ദൈവമേ, അത് വളരെ അടുത്തതായി കാണുന്നു. അങ്ങനെ എന്തു പറയുന്നു ഇപ്പോൾ ബെൻ? ഇന്ന് രാവിലത്തെ ഈ സന്ദേശം നീണ്ടതായി ഒന്നാണ്, എന്നാൽ എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല. കൂടാതെ സഭയുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെ ഞാനാണ് സഹായിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ടേപ്പ് ചെയ്യുന്നതൊഴികെ എന്ന് പറഞ്ഞിട്ടുള്ളതായി കാണാം. അതുകൊണ്ട് ഇത് ടേപ്പ് ചെയ്യുകയാണ്. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നാം ഇന്ന് രാത്രിയിലെയും അടുത്ത ഞായറാഴ്ചത്തെയും 2 സമയങ്ങളിലേക്കുമുള്ളത് തിരികെ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ നിങ്ങൾക്കൊരു സന്ദേശം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരിക. 2 വട്ടം നിങ്ങൾ വരുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നമുക്കൊട്ടും സമയമില്ല എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ തീരെ കുറച്ച് സമയമേ ഉള്ളൂ. കൂടാതെ ഓർക്കുക, സമയം കടന്നുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങൾ അധികം ഉണ്ടായിരിക്കില്ല. ഓർക്കുക, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ നിയമം നമ്മെ തടയും, അല്ലെങ്കിൽ സാത്താൻ ഞങ്ങളുടെ ഇടയിൽ കടന്ന് നിങ്ങളെ ചിതറിക്കും. അതെല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുന്നു. നോക്കൂ, എന്തെങ്കിലും ഒന്ന് നടക്കും. അതുകൊണ്ട് നാം ഒത്തൊരുമിച്ചായിരിക്കുന്ന എല്ലാ നിമിഷത്തെയും നമുക്ക് വിലമതിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകേണ്ടതായിട്ടുള്ളവർ ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ഞായറാഴ്ചത്തെ രാത്രി പോലെ തന്നെയായിരിക്കും. എന്റെ വശം ഒരു ചെറിയ സന്ദേശമാണുള്ളത്. നിങ്ങൾക്കത് ടേപ്പിൽ ആവശ്യമായിരിക്കുന്നെങ്കിൽ നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായും ടേപ്പ് ചെയ്ത് അത് അയച്ചു നൽകുന്നതാണ്. അല്ലാത്ത പക്ഷം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോവിന്റെ ഓർമ്മയിൽ നിന്ന് കുറിച്ചെടുത്ത ഒരു സന്ദേശത്തിന്റെ കുറിപ്പുണ്ടായിരുന്നു. അത് നീണ്ട കാലത്തിന് ശേഷമുള്ളതായിരുന്നു. അത് രണ്ട് സന്ദേശങ്ങളായിരുന്നു. അതിലൊന്ന് ചോറിന് വെള്ളത്തൊട്ടിയും അല്ലെങ്കിൽ കാറ്റിൽ വിതയ്ക്കുകയും ചുഴലിക്കാറ്റ് കൊയ്യുകയും ചെയ്യുന്നു എന്നാകുന്നു. അത് വെറും ഒരു സുവിശേഷ സന്ദേശമായിരുന്നു. ഇന്ന് രാവിലത്തേത് പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്നുകിൽ കാറ്റത്ത് വിതയ്ക്കുകയും ചുഴലിക്കാറ്റ് കൊയ്യുകയും എന്ന വിഷയത്തെയോ അല്ലെങ്കിൽ ചോരുന്നതായ ഒരു വെള്ളത്തൊട്ടി എന്ന വിഷയത്തെയോ എടുത്ത് സംസാരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ വിശുദ്ധ പുസ്തകത്തിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സുഖമായിരിക്കുന്നുവോ എങ്കിൽ ആമേൻ പറയുക. അത് നല്ലതാകുന്നു. നിങ്ങളുടെ ബൈബിളുകൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹവാനായ പിതാവേ, ഈ പുസ്തകത്തെ ഞങ്ങളുടെ കയ്യിലെടുക്കുന്നതിന് ഞങ്ങൾ അയോഗ്യരാണ്. കാരണം തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ആകാശത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ ഭൂമിക്ക് താഴെ ഒരു മനുഷ്യനും ഈ പുസ്തകം എടുക്കാനോ ഇതിലേക്ക് നോക്കുവാനോ യോഗ്യതയുള്ളവരായി കണ്ടില്ല. ഓ, അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതായ ഒരു കുഞ്ഞാടവിടെ കടന്നു വന്നു. അവൻ പുസ്തകം തന്റെ കയ്യിലെടുത്തു, കാരണം അവൻ യോഗ്യനായിരുന്നു. എന്നിട്ട് അതിന്റെ മുദ്രകളെ തുറന്നു. ഇന്ന് രാവിലെ സമയം അവനിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ സന്ദർഭത്തെ വെളിപ്പെടുത്തുന്നതിനു വേണ്ടി, എന്തുകൊണ്ടെന്നാൽ ഇത് വീണ്ടെടുപ്പിന്റെ പുസ്തകമാകുന്നു. വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം അതിൽ എഴുതിയിരിക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥാനത്തെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവുകെട്ടും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും.
ഓ ഈഫ്രയീം, വാട്ട് ഷാൽ ഐ ഡു അൺടു തീ? ഓ ജൂദാ, വാട്ട് ഷാൽ ഐ ഡു അൺടു തീ?
എഫ്രയീമേ, ഞാൻ നിനക്കെന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്കെന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു.
Therefore have I hewed them by the prophets. I have slain them by the
prophets. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി. എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു.
For I desired mercy and not sacrifice, and the knowledge of God more than
യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നാൽ അവർ ആദം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസഘാതകം ചെയ്തിരിക്കുന്നു. ഗിലയാദ് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം. അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. അതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശേഖേമിലുള്ള വഴിയിൽ കൊല ചെയ്യുന്നു. അതെ, അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിന്മേൽ ഞാനൊരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനവുമായിരിക്കുന്നു. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തു വെച്ചിരിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവനാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പാഠത്തെ തരണമേ. അങ്ങയിലേക്ക് ഞങ്ങൾ കൂടുതലായി കാത്തിരിക്കുന്നു.
In Jesus' name,
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാവിലത്തെ എന്റെ വിഷയം നിങ്ങളുടെ കാലത്തെയും അതിന്റെ സന്ദേശത്തെയും തിരിച്ചറിയുക എന്നതാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാം പഠിച്ചിരുന്നതായ കാഹളങ്ങളുടെ ഉത്സവം എന്നതിൽ നാം ഇത് കണ്ടിരുന്നു. ദൈവത്തിന്റെ ഘടികാരത്തിൽ ഇസ്രായേലിന്റെ സമയം എന്താകുന്നു എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ഇടപെടുന്നതായി ഈ സൺഡേ സ്കൂൾ പാഠത്തിൽ കൂടി നിങ്ങളിതിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു. നാം ജീവിക്കുന്നതായ സമയത്തെയും നാം ഏകദേശം കടന്നുപോകാൻ പോകുന്നതായ സമയത്തെയും അതിനുശേഷം ഇതിനാൽ ആ നാഴികയും സമയത്തെയും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും നിങ്ങൾ സ്വീകരിക്കേണ്ടതായ അടയാളത്തെയും സന്ദേശത്തെയും അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തുടങ്ങിയതുപോലെ കാഹളങ്ങളെ പ്രസംഗിക്കാൻ പോകുന്നതിനെ കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ബൈബിളിലെ അവസാനത്തെ 7 കാഹളങ്ങളെ കുറിച്ചായിരുന്നു. മുദ്രകൾ തുറക്കപ്പെട്ടതുപോലെ അതും തുറക്കപ്പെടുമെന്ന് ഞാൻ സ്വയം എന്നിൽ തന്നെ ചിന്തിച്ചിരുന്നു. എന്നാൽ ഓരോ മുദ്രകൾ തുറന്നപ്പോഴും അസാധാരണമായ കാര്യങ്ങൾ നടന്നതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ 7 സഭാകാലഘട്ടങ്ങളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഈ കാര്യങ്ങളെല്ലാം അത്രമാത്രം പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവ് സ്വയം നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും അത് പത്രങ്ങളിൽ കൂടെ രാജ്യമെങ്ങും പരസ്യപ്പെടുകയും ആകാശത്തിൽ വെച്ച് ചന്ദ്രനിൽ അത് കാണിക്കുകയും ചെയ്തു. അത് സംഭവിക്കുന്നതിന് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് അത് നമ്മുടെ മുമ്പാകെ തെളിയിക്കുകയും ചെയ്തു. അത് അപ്രകാരം തന്നെ പരിപൂർണമായിരുന്നു. ഇവിടുത്തെ ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ അവൻ അതിനെ വെളിപ്പെടുത്തി കാണിച്ചു. ഇവിടെ തന്നെ അതേ സമയത്തിനുള്ളിൽ വെളിപ്പെടുത്തി കാണിച്ചു. സൂര്യനിലും ചന്ദ്രനിലും അവനത് വെളിപ്പെടുത്തി കാണിച്ചു. ഈ സമയത്തെ രാജ്യങ്ങളുടെ അവസ്ഥകളിൽ അവനതിനെ വെളിപ്പെടുത്തി കാണിച്ചു. അത് റോമിന്റെ പിന്തുടർച്ചാവകാശിയായ റോം വിട്ടിട്ട് പലസ്തീനിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു. ആദ്യത്തെ പോപ്പായിരുന്ന പത്രോസ്, ആദ്യത്തെ പോപ്പ് പത്രോസ് ആണെന്ന് അവർ അവകാശപ്പെടുന്നു. പത്രോസിന് ശേഷം ആദ്യമായിട്ടാണ് എന്നവർ കരുതപ്പെടുന്നു. ഇപ്പോൾ ഇത് വളരെ അസാധാരണമായ ഒന്നായിരുന്നു. അതിനുശേഷം നാം 7 മുദ്രകളെ കാണുന്നു. അതെല്ലാം മർമ്മങ്ങളെ മറച്ചിരിക്കുന്നു. സഭാകാലഘട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ബോർഡിൽ വരയ്ക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാതെ, എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു എന്ന് ദൈവത്തിനറിയാം. വെറുമൊരു ദർശനത്താൽ ഞാനത് വരച്ചു. അതൊന്നും അറിയാതെ തന്നെ ദൈവം 1.5 വർഷത്തിന് ശേഷം ആകാശത്തിൽ അത് ന്യായീകരിക്കാൻ പോകുന്നുവെന്നും ചന്ദ്രനാൽ അതിനെ ന്യായീകരിച്ചിട്ട് ദേശീയ പത്രങ്ങളിൽ അത് പ്രസിദ്ധീകരിച്ചു. എനിക്കതറിയില്ലായിരുന്നു. ചന്ദ്രനിൽ ഒരു നിഗൂഢമായ ഇരുട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഈ ലവോദിക്യ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതിനായിരുന്നു. പത്രങ്ങളിൽ നിങ്ങൾക്ക് 6 കാലഘട്ടങ്ങളെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അതെന്തുകൊണ്ടായിരുന്നെന്ന് വെച്ചാൽ ലവോദിക്യ സഭ സമ്പൂർണമായും ഇരുട്ടിലായിരുന്നതിനാലാണ്. അതിന്റെ ആത്മീകമായ പ്രയോഗത്തെ നോക്കുകയാണെങ്കിൽ അത് ദൈവം സ്വർഗത്തിൽ പറഞ്ഞിരുന്നതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ ആയിക്കൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സ്വൽപ്പം സ്ഥലം അവിടെ വിട്ടിരുന്നു. ഒരു സ്വൽപ്പം ചെറിയ പ്രകാശം അവിടെ വിട്ടിരുന്നു. അത് ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ്. അത് 7-ാമത്തെ കാലഘട്ടത്തിന് വേണ്ടി ആണ് ഞാനത് ഇട്ടിരുന്നത്. എന്നാൽ ദൈവം അതിനെ ആകാശങ്ങളിൽ വെച്ചപ്പോൾ അത് സമ്പൂർണമായും ഇരുണ്ടിരുന്നു. ചിലപ്പോൾ അവസാനത്തെ ലാവോദിക്യ കാലഘട്ടത്തിൽ നിന്നും വിളിക്കുമെന്ന് അത് അർത്ഥമാക്കിയിരുന്നു. ഞങ്ങൾക്കറിയില്ല. അവിടെ ഒരു സന്ദേശമുണ്ടായിരിക്കാൻ കഴിയും. ഇപ്പോൾ 7 മുദ്രകൾ മുമ്പ് വീണ്ടും അത് ഇപ്രകാരമായിരിക്കില്ല എന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ലായിരുന്നു. ഇവിടെയുള്ള ടാബർനക്കളിൽ വെച്ച് തന്നെ അത് സംസാരിച്ചിട്ട് എന്നെ അരിസോണയിലുള്ള ട്യൂഷനിലേക്ക് പറഞ്ഞുവിട്ടു. എന്തൊക്കെ സംഭവിക്കുമോ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് അത് കണ്ടിരുന്നത് മനുഷ്യർ ഇന്നിവിടെ ഇരിപ്പുണ്ട്. അത് സംഭവിക്കുമെന്ന് ഇവിടെ വെച്ച് പറഞ്ഞ അതേപോലെ തന്നെ അത് നടന്നു. 7 ദൂതന്മാർ വരും. മാസികകളിലും പത്രങ്ങളിലും അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. പിരമിഡിന്റെ രൂപത്തിൽ നിഗൂഢമായ പ്രകാശത്തിന്റെ വലയം രാജ്യമെങ്ങും അതെത്തിച്ചേർന്നു. അതിപ്രകാരം ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വരച്ചു കാണിച്ചു തന്നതുപോലെ തന്നെയായിരുന്നു. ആ ദൂതന്മാർ നിന്നിടത്ത് നിന്നും 30 മൈൽ ഉയരത്തിലും 27 മൈൽ വിസ്താരത്തിലും അത് ഉയർന്നിരുന്നു. അല്ലെങ്കിൽ 27 മൈൽ ഉയരത്തിലും 30 മൈൽ വിസ്താരത്തിലുമായിരുന്നു എന്ന് വന്നേക്കാം. ഞാനത് മറന്നുപോയി. അതങ്ങനെയായിരുന്നു. കൂടാതെ അത് എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടെ കാണപ്പെട്ടു. അരിസോണയിലുള്ള ട്യൂസോണിന് നേരെ മുകളിലായിരുന്നു. അതേ സമയത്ത് അവിടെ വെച്ച് അത് സംഭവിച്ചു. വേദപുസ്തകം നോക്കൂ. ദൈവം വെറുതെ ഇതാരെങ്കിലും നിങ്ങളുടെ മേലെ എന്തെങ്കിലും ചുമത്തി വെക്കാൻ ശ്രമിക്കുകയല്ല, എന്നാൽ ഈ നാഴികയിലേക്കുള്ള ആത്മീകമായ പ്രയോഗത്തെ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷമുള്ള അടുത്ത സന്ദേശം അത് 7 മുദ്രകളെ തുറന്നു. അത് ബൈബിളിലെ എല്ലാവിധ രഹസ്യമർമ്മങ്ങളെയും വെളിപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ ലോകം വളരെ പരുഷമായി വിമർശിക്കുന്ന ഉപദേശങ്ങളും മറ്റും വെളിപ്പെടുത്തി. അതിനെ നിശ്ചിതമായി വിമർശിച്ചിട്ട് തെറ്റാണെന്നും ഇങ്ങനെയാണെന്നും അങ്ങനെയാണെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ അരിസോണയിൽ വെച്ച് ഞാൻ പറയാത്തതായ കാര്യങ്ങളെ ടേപ്പിൽ കൂടി പറയുന്നതായിട്ട് ആക്കാൻ ശ്രമിപ്പിച്ചു. അരിസോണയെ കുറിച്ചുള്ള പ്രസ്താവനയുടെ ദർശനത്തെ ഓർക്കുക. നിങ്ങളുടെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ട് സമുദ്രത്തിലേക്ക് ഇടുന്നതാണ് അവന് നല്ലതെന്ന് വേദപുസ്തകം പറയുന്നു. കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്നാൽ, അതായത് ആരെങ്കിലും അതൊരു പ്രസംഗിക്കണോ അല്ലെങ്കിൽ അത് അറിയായിരുന്നാൽ തന്നെയും ഇതിൽ നിന്നും ഒരു വാക്കെടുക്കുകയോ ഇതിനോട് ഒരു വാക്ക് കൂടുകയോ ചെയ്താൽ ജനങ്ങൾ അവരുടെ സ്വന്തം വ്യാഖ്യാനം അവർക്ക് കൊടുത്തിരിക്കുന്ന വചനത്തിലിടുന്നു. ഞാൻ പറയാത്തതായ കാര്യങ്ങളെ ഞാൻ പറഞ്ഞതായി കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതെന്റെ വചനമല്ല, ഇത് അവന്റെ വചനമാണ്. ആരെങ്കിലും ഇതോടെ എന്തെങ്കിലും ചേർക്കുകയോ അല്ലെങ്കിൽ എടുത്തു മാറ്റുകയോ ചെയ്താൽ അതിനുശേഷം ആ ദർശനത്തിൽ ആ പ്രവാചകന്മാർ ചുറ്റി തിരിയുന്നത് ഞാൻ കണ്ടിരുന്നു. പല ഞായറാഴ്ചകൾക്ക് മുമ്പ് ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ആയിരിക്കട്ടെ, അതിനെ കാത്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. അതുമായിട്ട് എന്തുവരെയും ഞാൻ പ്രതികൊണ്ടിരിക്കുന്നുവോ അതുവരെയും ദൈവത്തിന് പിന്നെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നാം അവൻ തന്നെ അത് ചെയ്യാൻ ഇടം കൊടുക്കാം. അവനൊരുവൻ മാത്രമാണ് അതിനെ കാത്തു സംരക്ഷിക്കുന്നവൻ. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നാം ശ്രദ്ധിച്ചിരുന്നു, അത് ഉത്സവങ്ങളെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. അവിടെ പെന്തക്കോസ്തിന്റെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. പെന്തക്കോസ്തിന്റെ ഉത്സവത്തിനും കാഹളനാഥോത്സവത്തിനും ഇടയ്ക്ക് ഒരു നീണ്ട കാലാവധിയുടെ സമയമുണ്ടായിരുന്നു. പെന്തക്കോസ്തിനും കാഹളനാഥോത്സവത്തിനും ഇടയ്ക്ക് കൃത്യമായും 50 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ 50 ദിവസങ്ങൾ, അതായത് പെന്തക്കോസ് എന്ന് വെച്ചാൽ 50 എന്ന് അർത്ഥമാക്കുന്നു. അത് കട്ട നീരാജനം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആദ്യത്തെ കൊയ്ത്തിലെ ആദ്യ ഫലങ്ങളെ കൂട്ടുന്നതോ ആകുന്നു. പ്രകൃതി അനുസരണമായി ആദ്യ ഫലങ്ങൾ പിൻസമയങ്ങളിൽ കൊണ്ടുവരുന്നത് ഒരു മാതൃകയായി നാം കണ്ടിരുന്നു. അത് ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആദ്യ ഫലങ്ങളെ പകരുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. അതിനുശേഷം ഈ 50 ദിവസങ്ങൾ എന്താണെന്ന് നാം കണ്ടുപിടിച്ചു. അത് അന്യജാതികളാൽ സ്വീകരിക്കപ്പെട്ടിരുന്നു. അവർ അന്യജാതികളിൽ നിന്ന് അവന്റെ നാമത്തിനായി ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകുന്നു. അത് പെന്തക്കോസ്തിന്റെ ഉത്സവമാകുന്നു. അങ്ങനെ ആ പെന്തക്കോസ്തിന്റെ നീണ്ട ഉത്സവത്തിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ 50 ദിവസങ്ങളിൽ കൂടി തുടങ്ങിയാൽ കൃത്യമായിട്ടും 7 ശബത്താകുന്നു. അത് 7 ശബത്ത് 7 സഭാകാലങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അത് പെന്തക്കോസ്തിന്റെ സമയത്ത് പെന്തക്കോസ് ഉത്സവത്തിൽ നിന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. തന്റെ നാമത്തിന് വേണ്ടി അന്യജാതികളിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങളെ വിളിക്കുന്നു. ഇപ്പോൾ ഈ 7 ശബത്തിന്റെ അവസാനത്ത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പാപപരിഹാര ദിവസം ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അത് 7 കാഹളങ്ങളുടെ ധ്വനിപ്പിക്കലാകുന്നു. 7 കാഹളങ്ങളുടെ ധ്വനിപ്പിക്കലിൽ കൂടി ആത്മതപനത്തിനുള്ള ദിവസത്തിന്റെ വിളിയാകുന്നു. തിരികെ ബലി കഴിക്കുന്നതിനു വേണ്ടിയാകുന്നു, അല്ലെങ്കിൽ പാപപരിഹാരത്തിനാകുന്നു. അതിനുശേഷം നാം കണ്ടുപിടിച്ചു, അതായത് ഇസ്രായേൽ 7 കാഹളങ്ങൾ ഇസ്രായേലിനെ മാത്രം സംബന്ധിച്ചതാകുന്നു. എങ്കിൽ പിന്നെ അവൻ എന്തുകൊണ്ട് എന്നെ 7 കാഹളങ്ങൾ പ്രസംഗിക്കാൻ ഇടയാക്കിയില്ല? ഞാൻ അതിനെപ്പറ്റി പ്രഖ്യാപിക്കാൻ പോലും തയ്യാറായിരുന്നു. കൂടാതെ അതിനുവേണ്ടി വലിയ പ്രസംഗമുറികളും മറ്റെല്ലാ കാര്യങ്ങളും 7 കാഹളങ്ങൾ പ്രസംഗിക്കുന്നതിനായി ഒരുക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ഒരു കാര്യം എന്നെ വല്ലാതെ അലട്ടുന്നു. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കൂടാതെ ബില്ലിയും ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ വരുന്ന ആഴ്ചയിൽ ആ കെട്ടിടത്തിലേക്ക് തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറ്റുമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. 8 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ 7 കാഹളങ്ങൾ പ്രസംഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സ്കൂളിന്റെ ഓഡിറ്റോറിയം കിട്ടിയിരുന്നു. എന്നാൽ എന്തോ ചില കാരണങ്ങളാൽ പരിശുദ്ധാത്മാവിനെ അത് ചെയ്യാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ഞാൻ അകത്തേക്ക് പോകുകയാണെന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ദൈവം മുമ്പാകെ മുട്ടുകുത്തി. 7 കാഹളങ്ങൾ 6-ാമത്തെ മുദ്രയുടെ കീഴിൽ ഊതിയിരിക്കുന്നു എന്നവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു. കൂടാതെ അത് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു വരിക്കുന്നു. അമാനുഷികമായിട്ട് അത് മുഴുവൻ ദൈവത്തിന്റെ കൈയായിരുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചാകുന്നു. നാം അതിനെ 6-ാമത്തെ മുദ്രയുടെ അടിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയും നിങ്ങൾ എല്ലാവരുടെയും വശമതായിരിക്കുകയും ചെയ്യുന്നു. എപ്രകാരമാണ് യഹൂദന്മാരുടെ മേലും മറ്റുമുള്ള ഉപദ്രവങ്ങളും മറ്റും അന്യജാതികളുടെ സമയം ഈ പെന്തക്കോസ്തിന്റെ ഉത്സവ സമയത്തായിരിക്കുന്നു. ഈ കാഹളങ്ങൾ അവയെല്ലാം 6-ാമത്തെ മുദ്രയുടെ അടിയിൽ ഊതപ്പെട്ടു കഴിഞ്ഞിരുന്നു. നാം അതിനെ കഴിഞ്ഞ ഞായറാഴ്ച കാഹളോത്സവങ്ങളിനടിയിൽ അത് എടുത്തു കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കത് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ അതെന്താണ് ചെയ്തിരിക്കേണ്ടത്? യഹൂദന്മാരെ ബന്ധപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവരെ അവരുടെ സ്വരാജ്യത്തേക്ക് തിരികെ മടക്കി വരുത്തുന്നു. അതവിടെ ഉണ്ടായിരിക്കണം. 6-ാമത്തെ മുദ്രയുടെ കീഴിൽ മുദ്രകൾ തുറക്കപ്പെടുകയും 6-ാമത്തെ മുദ്രയിൽ തന്നെ 7 കാഹളങ്ങൾ ഊതപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 7-ാമത്തെ ദൂതന്റെ സന്ദേശം എന്നത് മുദ്രകളുടെ മർമ്മത്തെ തുറക്കുക എന്നതാണ്. 11-ാമത്തെ നാഴികയിലെ അന്യജാതികളായ വേലക്കാരെ വിളിക്കുന്നു. ആദ്യത്തെ നാഴികയിലുള്ള വേലക്കാർക്ക് കിട്ടിയ അതേ വേദന സ്വീകരിക്കുന്നതിനായി വിളിക്കുന്നു. നോക്കൂ, ഇപ്പോൾ യേശു അത് ഉപദേശിച്ചിരിക്കുന്നു. അവിടെ ചില ആളുകൾ കൊയ്ത്തിലേക്ക് പോയിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവർ കൂലിക്ക് വിളിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ രാവിലെ തൊട്ട് ചെയ്തവരും ഒരു ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് സ്വീകരിച്ചു. അതിനുശേഷം ഉച്ചമണി നേരത്തുള്ളവരും വേറെ ചിലർ കടന്നു വന്നു. അവർ ജോലിക്ക് വേണ്ടി പോയി. അതിനുശേഷം 11 നേരത്ത് അത് ദിവസത്തിന്റെ അവസാനത്തെ നാഴികയാകുന്നു. വേറെ ചിലർ കടന്നു വന്നു. ആ ദിവസത്തിന്റെ ആദ്യത്തെ നാഴികയിൽ ചെയ്തവർക്ക് കിട്ടിയ അതേ രീതിയിലുള്ള കൂലി ഇവർക്കും കിട്ടി. അത് അവസാനത്തെ നാഴികയാകുന്നു. ഇതത്രമാത്രം പരിപൂർണമായിട്ട് എപ്രകാരം ആദ്യത്തെ നാഴികയിലെ ദൂതന്മാർ വചനത്തോടും സുവിശേഷത്തോടും സത്യത്തോടും കൂടി അവർ പെന്തക്കോസ്ത നാളിലേക്ക് കടന്നു വന്നു. അതിനുശേഷം അവിടെ ഒരു ഇരുണ്ട കാലമുണ്ടായിരുന്നു. അത് അവരെ തടസ്സപ്പെടുത്തി വെളിയിലാക്കി. അതിനുശേഷം ആ ദിവസത്തിന്റെ മധ്യത്ത് വെച്ച് ലൂഥറും വെസ്ലിയും അവരെല്ലാം കടന്നു വന്നു. അതിനുശേഷം അവിടെ ഒരു സന്ധ്യാസമയത്തെ സന്ദേശമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് തുടക്കത്തിൽ അവർ സ്വീകരിച്ചിരുന്ന അതേ കാര്യം തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സന്ധ്യാസമയത്തെ സന്ദേശം വീണ്ടും അതിനെ തിരികെ യഥാസ്ഥാനത്താക്കുന്നതിനാണ്. അതേ കാര്യം തന്നെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നതിനാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ദർശനത്തെ ഓർക്കുക. അതായത് മണവാട്ടി വന്നുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ മുമ്പുള്ളതായ ഒരു പ്രദർശനമായിരുന്നു. ആ ദർശനത്തിൽ ആ മനോജ്ഞമായ കൊച്ചു മണവാട്ടി അവിടേക്ക് കടന്നു വന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വെറുതെ അവിടെ ഇരുന്നു കൊണ്ട് വെളിയിലേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. അവിടേക്ക് ആ മണവാട്ടി കടന്നു വന്നു. എന്റെ ഒരു വശത്തായിട്ട് ഒരു ശബ്ദം ഇത് പറയുന്നതായി ഞാൻ കേട്ടു. മണവാട്ടിയുടെ മുമ്പേ ഉള്ളതായ പ്രദർശനം ഇവിടെയാകുന്നു. അങ്ങനെ അവൾ കടന്നു വന്നു. അവളായിരുന്നതായ രീതിയെ ഞാൻ ശ്രദ്ധിച്ചു. വളരെ ആകർഷകമായതും അഴകുള്ളതും ചെറുപ്പവുമായിരുന്നു. അവൾക്ക് കഴിയാവുന്നതുപോലെയായിരുന്നു അവൾ മുൻപോട്ട് കാൽ വെച്ച് നടന്നിരുന്നത്. അത് അണിയണിയായിട്ടുള്ള നടത്തമായിരുന്നില്ല. വെറും ഒരു സ്ത്രീയെ പോലെ കാൽ വലിച്ചു നീട്ടി നടന്നിരുന്നു. എങ്ങനെ അവർ സ്ത്രൈണ പ്രകൃതിയോടെ പ്രീതിപ്രദമായി നടന്നിരുന്നു, അപ്രകാരമായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നത്. എന്റെ ഈ വശത്ത് എന്റെ ഇടത്തു വശത്തേക്ക് അവർ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ എന്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. അതിനുശേഷം അവൻ എന്നെ വലതുവശത്തേക്ക് തിരിച്ചു. ഓരോ സഭകളെയും ഈ കാലഘട്ടങ്ങളിൽ കൂടി അവർ കടന്നു വന്നിരിക്കുന്നത് പോലെ അവൻ എന്നെ കാണിച്ചു. ഹോ, എത്രമാത്രം അശ്ലീലമായതായിരുന്നു അത്! അതിന്റെ അവസാനത്തേത് ഈ അന്ത്യകാലത്തെ സഭാകാലമായിരുന്നു. അതൊരു മന്ത്രവാദിനിയാൽ നയിക്കപ്പെട്ടിരുന്നു. അവർ അത്രമാത്രം ദുർവൃത്തിയായി വസ്ത്രധാരണം ചെയ്തിരിക്കുകയും കാഴ്ചയ്ക്ക് അത്രമാത്രം മലിനവുമായിരുന്നു. അവൾ സമയത്തിന്റേതുപോലെ തത്തിത്തത്തിയും സംഗീതത്തോടും കൂടി നൃത്തം ചെയ്തുകൊണ്ട് അണിയണിയായി വന്നിരുന്നു. ഈ സ്ത്രീകൾ അവരെ തന്നെ ഈ തത്തിത്തലിൽ മുമ്പോട്ട് തള്ളിക്കൊണ്ട് വെറും ഒരു ചാരനിറമുള്ള കടലാസ് മാത്രം പിടിച്ചുകൊണ്ട് അതൊരു കപട്യനാട്യമായ രീതിയിൽ അവർ കടന്നു വന്നിരുന്നു. ചാരനിറം എന്ന വാക്ക് വെള്ളയ്ക്കും കറുപ്പിനും ഇടയ്ക്കുള്ള ഒന്നാണ്. അതൊരു വഞ്ചിക്കുന്ന നിറമാണ്. ചാരനിറം എന്നത് വെള്ളയുമല്ല കറുപ്പുമല്ല, അതൊരു വഞ്ചിക്കുന്ന നിറമാകുന്നു. അങ്ങനെ ചാരനിറമുള്ള ഒരു കടലാസ് അവരുടെ മുമ്പിൽ പിടിച്ചുകൊണ്ട് നാട കോർത്തിട്ടുള്ളതുപോലെയുള്ള ഹൂള പാവാടയും ധരിച്ചും കൊണ്ട് കടന്നു വന്നിരുന്നു. അവരുടെ മുമ്പിൽ അത് പിടിച്ചുകൊണ്ട് അരയ്ക്ക് തൊട്ട് മുകളിലുള്ള മുഴുവനായും നഗ്നമായിരുന്നു അവർ. അങ്ങനെ സംഗീതത്തിനനുസരിച്ച് തത്തി തത്തിക്കൊണ്ടും അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഇതുപോലെ തുടർന്നുകൊണ്ട് അണിയണിയായി നടന്നുകൊണ്ട് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് സഭയാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ അടുത്തുകൂടി കടന്നുപോയപ്പോൾ എന്റെ ഹൃദയം തളർന്നു പോയതുപോലെയായി. ഞാൻ ചിന്തിച്ചു, ഇതാകുന്ന ക്രിസ്തുവിന് ഒരു മണവാട്ടിയായി സമ്മാനിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മനുഷ്യനിട്ടുകൊണ്ടിരുന്നത് എല്ലാ പ്രയത്നങ്ങളും കാര്യങ്ങളും ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ കൊണ്ടുവരാനായുള്ള ശ്രമങ്ങളും കാഴ്ചയ്ക്ക് മലിനമേറിയതും വൃത്തികെട്ടതും അശ്ലീലമായതുമായ ഒരു വേശ്യ പോലെയുള്ളവളാണോ ക്രിസ്തുവിന് മണവാട്ടിയായിരിക്കുന്നത്? അതെന്റെ ഹൃദയത്തിൽ എന്നെ അസ്വസ്ഥനാക്കി. അങ്ങനെ അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ ഞങ്ങളുടെ മുമ്പിൽ കൂടി ഒരു കഷണം കടലാസ് അവളുടെ മുമ്പിൽ പിടിച്ചുകൊണ്ട് കടന്നു വന്നിരുന്നു. അവൾ തത്തി തത്തിക്കൊണ്ടും ആടിക്കൊണ്ടും ഒരു വശത്തേക്ക് സ്വയം അവളെ തന്നെ നീക്കിക്കൊണ്ടും അതിനുശേഷം ഈ കാലങ്ങളിൽ അവർക്കുള്ള ആധുനിക നൃത്തം പോലെ ചെയ്തുകൊണ്ട് അവൾ മറ്റേ വശത്തേക്ക് കടന്നുപോയി. അവളെ തന്നെ സ്വയം ഒരു ദുർവൃത്തിയായ പ്രവൃത്തിയിലിട്ടുകൊണ്ട് ഇപ്രകാരം അവൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഈ കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ കണ്ടിരിക്കുന്നത് എന്താണോ അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കൂടാതെ ദൈവം എന്റെ ന്യായിയാകുന്നു. എന്നാൽ USAയിൽ നിന്നുള്ള സഭ അതായിരുന്നു. അങ്ങനെ അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുഴുവൻ പിൻവശവും യാതൊരുവിധ തുണി കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം ഇങ്ങനെ അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തളർച്ചയും സുഖമില്ലായ്മയും അനുഭവപ്പെട്ടു. അതിനുശേഷം മണവാട്ടി വീണ്ടും മുമ്പുകൂട്ടി പ്രദർശിപ്പിക്കുന്നതായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇത് ആ മണവാട്ടി അവൾക്ക് പിന്നാലെയായി കടന്നു വന്നു. അത് തുടക്കത്തിൽ കടന്നുപോയ അതേ സൗന്ദര്യമുള്ള മണവാട്ടി തന്നെയായിരുന്നു. അവിടെ ഒരു മണവാട്ടി ഉണ്ടായിരിക്കുമെന്ന് അറിയാൻ പറ്റിയപ്പോൾ എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അവൾ തുടക്കത്തിൽ കണ്ട അതേ മണവാട്ടിയെ പോലെ ഉണ്ടാക്കപ്പെട്ടതും അതേപോലെ വസ്ത്രധാരണം ചെയ്യപ്പെട്ടതുമായിരിക്കും. അവൾ വിളിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കൂടാതെ അത് സത്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. അത് സത്യമല്ല എങ്കിൽ പിന്നെ ഞാൻ പിമ്പിൽ കണ്ട എല്ലാ ദർശനങ്ങളും തെറ്റായിരിക്കുന്നു. കൂടാതെ ഏതൊരു വ്യക്തിക്കും അറിയാം അവൻ എന്നോട് സത്യമല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് മലിനതയെ കാണാൻ കഴിയുന്നുവോ? ആധുനിക സഭയുടെ മലിനതയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുവോ? എന്നിട്ട് അവളെ തന്നെ സ്വയം ഒരു സഭ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെയാണ്. എന്റെ ഒരു വിലയേറിയ സഹോദരനായ സഹോദരൻ റൂഡലായിരുന്നു അത്. അദ്ദേഹം ഇപ്പോൾ ആ ഭിത്തിയിൽ അവിടെ ആചാരി നിൽക്കുന്നു. അദ്ദേഹം അതിനെ മുന്തിരിവള്ളിയിൽ നിന്നുള്ള വേറൊരു മുന്തിരിവള്ളി പോലെയാണ് അത് കണ്ടത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുകയായിരുന്നു. കൂടാതെ സഹോദരൻ റൂഡൽ ഈ കാലത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഇനി സഭകളുടെ ആത്മാവിന്റെ അനുഭവങ്ങളെക്കുറിച്ചും അസ്വസ്ഥനായിരുന്നു. എപ്രകാരം അത് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലായിടത്തു നിന്നും കർത്തൃസേവകൾ ഇവിടേക്ക് വന്നിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ട് സഹോദരൻ ബാണം എന്ത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിരുന്നു. ഓ ദൈവമേ, അവർ സാത്താന്റെ ആത്മാവിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്ന് റൂഡൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, മുന്തിരിവള്ളിയുടെ ശക്തിയിലാണ് അതിൽ നിന്നും ഈ വളർന്ന നിലത്തേക്ക് വീണിട്ട് വീണ്ടും വളരുന്നതായി മുന്തിരിവള്ളി ജീവിക്കുന്നത്. അപ്രകാരം അത് ജീവിക്കുന്നു കാരണം ഒരു നാരങ്ങ ഓറഞ്ച് മരത്തിൽ വളരുകയും എന്നാൽ അത് ഓറഞ്ച് ഫലം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. ഓറഞ്ച് മരത്തിന്റെ ജീവൻ കൊണ്ടാണ് അത് ജീവിക്കുന്നത് എന്നിരിക്കലും അതേ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അതുപോലെ പേരിന് മാത്രം വിളിക്കപ്പെടുന്ന സഭകൾ ഒട്ടിച്ചേർത്ത ഒരു തരത്തിലുള്ള വളർന്ന നിലത്തേക്ക് വീണ്ടും വീണിട്ട് വളരുന്നതായ മുന്തിരിവള്ളി മാത്രമാണ്. ഒരു മതത്തിന്റെ പേരിൽ ജീവിക്കുകയും ഒരു സഭയുടെ പേരിൽ ജീവിക്കുകയോ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരു മുന്തിരിവള്ളിയിൽ നിന്നും വളർന്ന് നിലത്തേക്ക് വീണിട്ട് വീണ്ടും വളരുന്നത് പോലെ മാത്രമാണ്. മുന്തിരിവള്ളിയുടെ ശക്തി അതിൽ നിന്നും അത് വലിച്ചെടുക്കുന്നു. എന്നിരിക്കലും അവർ എന്താക്കുന്നുവോ അതേ ഫലം പുറപ്പെടുവിക്കുന്നു. കാരണം അവർ മാനസാന്തരപ്പെട്ടവരായിരുന്നില്ല. അവർ ദൈവത്തിന്റെ മുൻകൂട്ടി നിർണയിക്കപ്പെട്ട യഥാർത്ഥത്തിലുള്ള പദ്ധതിയിലുള്ളവരായിരുന്നല്ല. ആ കാരണത്താലാണ് അവർക്ക് വചനത്തെ നിരസിക്കേണ്ടി വരുന്നതും മറ്റു തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കേണ്ടി വരുന്നതും. എന്നാൽ യഥാർത്ഥത്തിലുള്ള മരവും അതിന്റെ വേരും ഓറഞ്ച് ഫലം പുറപ്പെടുവിക്കുന്നതിനായി മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതേ ഓറഞ്ച് മരത്തിലാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. എന്നാൽ ആ മരം എപ്പോഴെങ്കിലും വേറൊരു ശാഖ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥമായ ഫലത്തെ പുറപ്പെടുവിക്കും. അങ്ങനെ ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു പുനരുദ്ധരിക്കൽ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അത് മുന്തിരിവള്ളിയുടെ അവസാനമായിരിക്കും നടക്കുക. ഒരു യഥാസ്ഥാനത്താക്കൽ കടന്നു വരേണ്ടിയിരിക്കുന്നു. അതിനെ പ്രകാശിപ്പിക്കുന്നതിനായി ഒരു സന്ധ്യാസമയത്തെ വെളിച്ചവും കൂടാതെ അതിനെ ശരിയാക്കുന്നതിനായിട്ട് വരേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് മുന്തിരിവള്ളിയിൽ നിന്ന് തന്നെ വരും. അതിലെ കൊട്ടിച്ചേർക്കപ്പെട്ട ഒരു സഭാ സമുദായത്തിൽ നിന്നുമല്ല, എന്നാൽ വചനത്തിന്റെ ഒരു യഥാർത്ഥമായ തുടക്കത്തിലുള്ള ഉത്പാദനമായിരിക്കും അത്. അത് സന്ധ്യാസമയത്തേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടായിരിക്കും. അതിനെ പക്വതപ്പെടുത്തുന്നതിന് വേണ്ടി പ്രകാശം ആവശ്യമായിരിക്കേണ്ടിയിരിക്കുന്നു. തിരുവെഴുത്ത് എത്രമാത്രം പരിപൂർണമാകുന്നുവെന്ന് നോക്കൂ. അത് രാത്രിയുമല്ല പകലുമല്ല. സൂര്യൻ അതിനെ പക്വതപ്പെടുത്താതെ ബീജം പക്വതപ്പെടുന്നില്ല. നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും എന്ത് ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. അതിന് പക്വത പ്രാപിക്കുവാൻ കഴിയുകയില്ല. അതിന് പ്രകടമാകുവാൻ കഴിയുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ വചനത്താൽ അല്ലാതെ അതിന് പ്രകടമാകുവാനും കഴിയുകയില്ല. അതുകൊണ്ടൊരു ശക്തി അവിടേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അതിനെ പക്വതപ്പെടുത്തുന്നതിനായി പരിശുദ്ധാത്മാവ് സ്വയം വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുവാനും അല്ലെങ്കിൽ അതിനെ തെളിയിക്കുവാനും അല്ലെങ്കിൽ അത് പ്രകടമാക്കുവാനും ഈ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് അവൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാനുമായി അവൻ വരേണ്ടിയിരിക്കുന്നു. സന്ധ്യാസമയത്തെ പ്രകാശം അതിനെ ഉണ്ടാക്കുന്നു. ഏതൊരു സമയമാണിത്! മണവാട്ടിയും അവൾ തുടക്കത്തിലായിരുന്ന അതേ അവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയിക്കിരിക്കുന്നത്. എന്നാൽ അവൾ ആ നിരയിൽ നിന്ന് പുറത്തു വരാതെയും അവളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നാം ജീവിക്കുന്ന ഈ ദിവസത്തെ കുറിച്ച് പറയുവാൻ കഴിയും. ഇപ്പോൾ ഹോശേയ 6:1 പറയുന്നു, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഓർക്കുക, അവർ ചിതറിക്കപ്പെടും എന്നവൻ പറഞ്ഞിരുന്നു. അവർ ചിതറിക്കപ്പെടുകയും ചെയ്തു. അവർ ചിതറിക്കപ്പെട്ടതിന് ശേഷം യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിവരും എന്നവൻ പറഞ്ഞിരുന്നു. അവനവരുടെ മുറിവുകളെ കെട്ടുമെന്നും പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, മടങ്ങി വരികയും ചിതറിക്കപ്പെട്ടിരിക്കുകയും രണ്ടാമതായി അവർ കടിച്ചു കീറപ്പെട്ടിരിക്കുകയും അന്ധരാക്കപ്പെടുകയും ചെയ്തിരുന്നു. അതാണ് യഥാർത്ഥമായി സംഭവിച്ചത്. അവൻ നമ്മെ സൗഖ്യപ്പെടുത്തുകയും നമ്മുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. അത് യെഹെസ്കേൽ 37 ഉണങ്ങിയ അസ്ഥികളെ പോലെയാണ്. ആ താഴ്വര ഉണങ്ങിയ അസ്ഥികളാൽ നിറഞ്ഞിരുന്നു. അവരുടെ വീണ്ടുമുള്ള തിരിച്ചുവരവിനെ യെഹെസ്കേൽ കണ്ടിരുന്നു. എങ്കിൽ ശ്രദ്ധിക്കുക, ഹോശേയ പറഞ്ഞു, രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അവൻ അവരുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും. അവൻ നമ്മെ സ്വീകരിക്കുകയും നമ്മെ ജീവിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ജീവിപ്പിക്കും എന്നുള്ളത് പുനരുദ്ധാനത്തെ അർത്ഥമാക്കുന്നില്ല. ജീവിപ്പിക്കും എന്ന വാക്ക് എന്ന അതേ വാക്ക് മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി. അതിന്റെ അർത്ഥം ഒരു ഉണർവ് എന്നാകുന്നു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവൻ നമ്മെ ജീവിപ്പിക്കും. അത് മൂന്നാമത്തെ ദിവസമാകുന്നു. അവൻ നമ്മെ ചിതറിക്കുകയും അന്ധരാക്കുകയും വലിച്ചുകീറുകയും ചെയ്തതിനു ശേഷം നമ്മെ വീണ്ടും ജീവിപ്പിക്കും. നമുക്ക് കാഴ്ച കിട്ടേണ്ടതിനായിട്ടുള്ള ഒരേ ഉദ്ദേശത്താൽ യഹൂദന്മാർ അന്ധരാക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ഒരു ദേശം മുഴുവനായി വലിച്ചുകീറപ്പെടുകയും ചിതറിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ അവരുടെ മശിഹായ അവർ നിരസിച്ചു കളഞ്ഞു. അത് നാം മശിഹായ സ്വീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കുന്നു. അങ്ങനെ തന്റെ നാമത്തിന് വേണ്ടി അന്യജാതിയിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളപ്പെടേണ്ടതിനുമായിരുന്നു. ഇപ്പോൾ പുരുഷൻ കടന്നു വരികയും സ്ത്രീ അവന്റെ പേരെടുക്കുകയും ചെയ്യുന്നു. ഈ കുരുടന്മാരാക്കപ്പെട്ട ജാതികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ആ സ്നാനത്തിൽ കാണാൻ കഴിയുന്നില്ല. അത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നാൽ അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. യഹൂദന്മാർക്ക് അത് കാണേണ്ടിയിരുന്നില്ല. ഒരൊറ്റവരോട് മാത്രമേ അത് കാണേണ്ടിയിരുന്നുള്ളൂ. അത് മുൻനിർണയിക്കപ്പെട്ടവർ മാത്രമാകുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും അത് കാണുകയില്ല. യഹൂദന്മാർക്ക് അത് അവരുടെ മശിഹായിരുന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല. അവർ പാണ്ഡിത്യമുള്ളവരും വേദശാസ്ത്ര പണ്ഡിതന്മാരും ആയിരുന്നിരിക്കലും അതിന് സാധിച്ചില്ല. വളരെ പ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാരായ മനുഷ്യരായിരുന്നു അവർ. നിങ്ങൾ വായിക്കുന്ന അതേ വേദപുസ്തകം അവർ വായിച്ചിരുന്നു. ഇപ്പോൾ അത് നമുക്ക് വെളിപ്പെട്ടതിന് ശേഷം അത് മശിഹായാണെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അവർക്കത് കാണാൻ കഴിയുകയില്ല. അവർക്കത് ഇന്നും കാണാൻ കഴിയുകയില്ല. അവർ അന്ധരാക്കപ്പെട്ടിരിക്കുവാനായി പ്രവചിച്ചു പോലും കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസത്തെ സഭയും അന്ധരാക്കപ്പെട്ടിട്ട് സന്ധ്യാസമയത്തെ ഈ സന്ദേശത്തെ തെളിച്ച് തെറ്റിച്ചു കളയുന്നതിനായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. വെളിപാട് പുസ്തകം മൂന്നിൽ പറയുന്നു, നീ നിർഭാഗ്യനും അരിഷ്ടനും എന്ന് പ്രകാരം പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ കണ്ടതായ മണവാട്ടിയുടെ അവസ്ഥയെ അല്ലെങ്കിൽ സഭയുടെ അവസ്ഥയെ ശ്രദ്ധിക്കുക. അവൾ നഗ്നയും കുരുടനും അങ്ങനെ അറിയാതിരിക്കുകയുമാകുന്നു. കർത്താവ് യേശുവേ, ഞങ്ങളോട് ദയുണ്ടാകണമേ. അവൾ നഗ്നയാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതിപ്പോൾ കണ്ടിരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഞാനത് കണ്ടിരുന്നില്ല. ലവോദിക്യ സഭ നഗ്നയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ നഗ്നയായിരുന്നു. കൂടാതെ അങ്ങനെ അറിയുകയുമില്ലായിരുന്നു. ഓ, നാം എത്രമാത്രം നന്ദിയുള്ളവരാണ്. നാം അത്രമാത്രം അവനോട് നന്ദിയുള്ളവരായിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം അത്രമാത്രം ധാരാളം നന്ദിയുള്ളവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൾ നഗ്നയായിരുന്നു. കൂടാതെ ആ ദർശനത്തിൽ എനിക്ക് കാണിച്ചു തന്നിരുന്നു അവൾ നഗ്നയായിരുന്നുവെന്ന്. അതങ്ങനെയെന്ന് അറിയുകയുമില്ലായിരുന്നു. ഇസ്രായേൽ അന്ധരാക്കപ്പെട്ടതുപോലെ അന്ധരാക്കപ്പെട്ടു. ആ കാരണത്താൽ അന്യജാതികൾക്ക് കടന്നു വരാൻ കഴിയുകയും ഇപ്പോൾ അന്യജാതികൾ അന്ധരാക്കപ്പെടുകയും അതിനാൽ മണവാട്ടി അതിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിന് കാഹളനാഥോത്സവം സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അത് വളരെ പരിപൂർണമാണ്. രണ്ട് ദിവസത്തിന് ശേഷം അവൻ നമ്മെ ജീവിപ്പിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഉണർവ് തരും, നമ്മെ ഒത്തൊരുമിച്ച് കൊണ്ടുവരും. അത് യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഈ ഉത്സവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ നാം അവന്റെ മുമ്പിൽ ജീവിക്കും, അല്ലെങ്കിൽ നിത്യജീവൻ ഉണ്ടായിരിക്കുമെന്നാകുന്നു. നോക്കൂ, നാം അവന്റെ മുമ്പാകെ ജീവിക്കുമെന്ന് തിരുവെഴുത്ത് ഹോശായയിൽ കൂടി പറയുന്നു. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും അവന്റെ മുമ്പാകെ നമുക്ക് ജീവൻ ഉണ്ടാകുകയും ചെയ്യും. അത് അവന്റെ സ്വന്തം ജീവനായ നിത്യജീവനാകുന്നു. അവന്റെ മുമ്പാകെ നാം ജീവിക്കും. കാമുകിയായവളോ ജീവിച്ചിരിക്കാൻ തന്നെ ചത്തവൾ. അങ്ങനെ ഇസ്രായേലിന് അവന്റെ മുമ്പാകെ വീണ്ടും ജീവനുണ്ടാകും എന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൾ പെന്തിക്കോസ്തിന്റെ ഉത്സവത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. രണ്ട് ദിവസത്തിന് ശേഷം, അത് രണ്ടുവട്ടം 24 മണിക്കൂറുകളോട് കൂടിയ ദിവസങ്ങൾ എന്ന് അർത്ഥമാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവിന് രണ്ട് ദിവസങ്ങൾ എന്നുള്ളത് 2000 വർഷങ്ങൾക്ക് ശേഷം എന്ന് അർത്ഥമാക്കുന്നു. ആ സമയം തൊട്ട് എത്ര ദൂരം നാം ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അന്നത്തെ ദിന തൊട്ട് 2700 വർഷങ്ങളോളം ആയി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ഹോശയിൽ അത് BC 780 തൊട്ട് 1964 വരെയാണ്. അതേതാണ്ട് 2700 വർഷങ്ങൾക്ക് മേലായിരിക്കുന്നു. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം അവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കുകയും നാം അവന്റെ മുമ്പിൽ ജീവിക്കുകയും ചെയ്യും. അവിടെയാണ് നിങ്ങളുടെ കാഹളങ്ങൾ കടന്നു വരുന്നത്. ആ നാഴികയിലാണ് നാം ജീവിക്കുന്നത്. ആ ദിവസങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ അവർ ചിതറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും അവർ അന്ധരാക്കപ്പെടുകയും വീണ്ടും ഒത്തൊരുമിക്കപ്പെടുകയും മൂന്നാമത്തെ ദിവസത്തിന്റെ ദൂരത്തായിരിക്കുമാകുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അവർ പലസ്തീനിൽ നിന്നും ലോകമൊട്ടുക്കുമായി ചിതറിക്കപ്പെട്ടിരിക്കുന്നു. മശിഹായ നിരസിക്കുന്നതിന് വേണ്ടി അവർ അന്ധരാക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവർ അവരുടെ സ്വന്തം ദേശത്തേക്ക് ഒരുമിച്ച് കൊണ്ടുവരപ്പെട്ടിരിക്കുകയും കാഹളങ്ങൾക്കായി തയ്യാറായിരിക്കുകയും പ്രായശ്ചിത്തത്തെ തിരിച്ചറിയുന്നതിനായി ഒരുങ്ങിയിരിക്കുന്നു. തിരുവെഴുത്ത് പ്രകാരം അവർ അവനെ സ്വീകരിച്ചതിന് ശേഷം അവനെ ആണിപ്പാടുകളോടൊപ്പം അവർ കണ്ടു. അത് സഭയെടുക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. ഈ മുറിവുകൾ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അവർ ചോദിച്ചു. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടികൊണ്ടതാകുന്നുവെന്ന് അവൻ പറഞ്ഞു. അവർ കുലകുലമായും വെവ്വേറെയും വിലപിക്കുമെന്ന് അവൻ പറഞ്ഞു. അവർ ദിവസങ്ങളോളം ആദ്യജാതനെ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ പോലെ കരഞ്ഞു വിലപിക്കും. കാഹളനാദോത്സവത്തിനാണ് അത് ചെയ്തിരിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. കൊല്ലപ്പെട്ട ബലിക്ക് വേണ്ടി കരയുകയും വിലപിക്കുകയും ചെയ്യും. എന്നാൽ അവർ അതിനെ നിരസിച്ചു കഴിഞ്ഞിരുന്നു. അവർ അവരുടെ ദേശത്തായിരിക്കുന്നു. അവർ ചിതരിക്കപ്പെട്ടിരിക്കുകയും അന്ധരാക്കപ്പെടുകയും ഇപ്പോൾ ഒത്തൊരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ആറാമത്തെ മുദ്രയുടെ കീഴിൽ വെച്ചായിരുന്നു അവരെ തമ്മിൽ ഒത്തൊരുമിപ്പിക്കുന്നതിനായുള്ള ഏഴ് കാഹളങ്ങൾ ഊതപ്പെട്ടത്. ആറാമത്തെ കാഹളം, ആ ഏഴാമത്തേതാണ് മഹത്തായ കാഹളം. കഴിഞ്ഞ രാജാഴ്ച നാം അതിനെടുത്തതുപോലെയാണ് നമുക്കുള്ള ആറാമത്തെ മുദ്ര പൊട്ടിക്കപ്പെട്ടതുപോലെ തന്നെ ആറ് കാഹളങ്ങൾ ആറാമത്തെ മുദ്രക്കടിയിൽ ഊതപ്പെട്ടു. എല്ലാം ഒരേ സമയത്ത് തന്നെ അവരുടേത് മാത്രം പെട്ടെന്ന് ഊതപ്പെടുകയും നാം 2000 വർഷങ്ങളായിട്ട് പെന്തിക്കോസ്തിന്റെ ഉത്സവത്തിലായിരിക്കുകയുമാണ്. ഇപ്പോൾ ആ സമയം തൊട്ട് 2700 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മൂന്നാം ദിവസം എന്നവൻ പറഞ്ഞു, നാം വീണ്ടും ഒത്തൊരുമിക്കപ്പെടും. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നാം വീണ്ടും ഒത്തൊരുമിക്കപ്പെടും. നിങ്ങൾക്ക് വാഗ്ദത്തത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ആ നാഴിക സമ്പൂർണമായിട്ടും ഭിത്തിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നാം എവിടെയാണ് ജീവിക്കുന്നതെന്ന് നാം കാണുന്നു. ഇപ്പോൾ സ്വന്തം ദേശത്ത് കാഹളനാദോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രായശ്ചിത്തത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. കൂടാതെ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനും അവർ തള്ളിക്കളഞ്ഞതിനായി വിലപിക്കുന്നതിനും ആദ്യത്തെ പ്രാവശ്യമായിരുന്നു അവർ അത് തള്ളിക്കളഞ്ഞത്. അതിനുവേണ്ടിയാണ് അവർ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത്. അവിടെ അവരെല്ലാം കാത്തിരിക്കുകയും എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു സുവിശേഷ സേവകനായിരിക്കെ മണവാട്ടിയുടെ എടുക്കപ്പെടുന്നല്ലാതെ മറ്റു യാതൊന്നും ഇനി സംഭവിക്കാനായി എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ മണവാട്ടി എടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ ബന്ധിക്കപ്പെടുകയും ചിതറിക്കപ്പെടുകയും, അതായത് അവർ ചിതറിക്കപ്പെടുകയും അന്ധരാക്കപ്പെടുകയും ഇപ്പോൾ ഒത്തൊരുമിച്ച് കൂടപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. മണവാട്ടി ആ വഴിയിൽ നിന്നും എടുത്തു മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. മണവാട്ടിയുടെ എടുക്കപ്പെടലിനായി കാത്തിരിക്കുന്നു. അതിനാൽ വെളിപാട് പുസ്തകം 11 അവരുടെ പ്രവാചകന്മാർക്ക് അവരെ കാഹളനാദോത്സവത്തിനായി വിളിക്കാൻ കഴിയും. അങ്ങനെ അവരെന്താണ് ചെയ്തതെന്നുള്ളതിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഓർക്കുക, ആ രണ്ട് മുദ്രകളുടെയും നേരെ ഇടയ്ക്കായിട്ട് ആറാമത്തെ മുദ്ര കടന്നു വരുന്നു. അവിടെ 140,000 തെരഞ്ഞെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരുണ്ടായിരുന്നു. കൂടാതെ ആറാമത്തെയും ഏഴാമത്തെയും കാലത്തിനിടയ്ക്ക് വെച്ച് വെളിപ്പാട് 11 പ്രത്യക്ഷപ്പെടുന്നു. അത് ആറാമത്തെ മുദ്രയോടൊപ്പം കൃത്യമായും ഒരേ നിരയിലാകുന്നു. എന്താണ് ചെയ്യുക? അതിനെന്താണ് ചെയ്തിരിക്കേണ്ടത്? അത് രണ്ട് സാക്ഷികളായ മോശയും ഏലിയാവിനെയും കൊണ്ടുവരേണ്ടിയതിനാകുന്നു. അവർ പ്രവാചകന്മാരാകുന്നു. യഹൂദന്മാർ അവരുടെ പ്രവാചകന്മാരെ മാത്രം വിശ്വസിച്ചിരുന്നു. അവർ പ്രവാചകന്മാരുടെ അടയാളവുമായിട്ട് കടന്നുവരും. അവരുടെ പ്രവൃത്തികളും പ്രവാചകന്മാരുടേതായിരിക്കും. കാരണം അവർ അത് കൃത്യമായും അത് തന്നെ ചെയ്തിരിക്കുന്നു. ഒരു കാര്യത്തെ അത് കാണിക്കുന്നു, അതായത് മനുഷ്യരായി നിങ്ങൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തെ വിടുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറുന്നില്ല എന്നുള്ളത് തന്നെ കാണിക്കുന്നു. ഇവിടെ നിങ്ങളൊരു നുണ പറയുന്നവനാണെങ്കിൽ അവിടെയും നുണ പറയുന്നവനായിരിക്കും. ഇവിടെ നിങ്ങളൊരു ചണ്ട പ്രകൃതക്കാരനാണെങ്കിൽ അവിടെയും അതുപോലെ തന്നെയായിരിക്കും. ഇവിടെ നിങ്ങളൊരു സംശയാലുവാണെങ്കിൽ അവിടെയും നിങ്ങളൊരു സംശയാലുവായിരിക്കും. പുരുഷന്മാരും സ്ത്രീകളുമായുള്ളവരെ, ഇത് നിങ്ങളെ തന്നെ ഒന്ന് കുറുക്കുവാനുള്ള സമയമാകുന്നു. കൂടാതെ നമ്മെ തന്നെ ചോദന ചെയ്തിട്ട് നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം മരണം അതിനെ മാറ്റുന്നില്ല. അവർ കടന്നുപോയിട്ട് 2000 വർഷങ്ങളോളം ആയി കഴിഞ്ഞിരിക്കുന്നു. മോശ ഏകദേശം 2500 വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഏലിയോ പോയിട്ട് അപ്പോൾ മുതൽ ഏകദേശം 2500 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏലിയോവും മോശയും പോയി കഴിഞ്ഞിരിക്കുകയും ഇവിടെ ഇത് അവർ അതേ സ്വഭാവത്തോടുകൂടി അതേ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തിരികെ വന്നിരിക്കുന്നു. മരണമൊരു മനുഷ്യനിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. എന്നാൽ അവന്റെ വാസസ്ഥലം മാത്രം മാറ്റുന്നു. അത് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുന്നില്ല, നിങ്ങളുടെ വിശ്വാസത്തെ മാറ്റുന്നില്ല, നിങ്ങളുടെ വാസസ്ഥലം മാറ്റം മാത്രമല്ലാതെ മറ്റു യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ സ്വഭാവം ഏത് രീതിയിലാണെന്ന് നോക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഒരു സംശയാലുവാണെങ്കിൽ അവിടെയും നിങ്ങളൊരു സംശയാലുവായിരിക്കും. നിങ്ങൾ എത്ര വിശുദ്ധനായാലും എങ്ങനെ ജീവിച്ചിരുന്നാലും എത്ര നല്ലതായി ജീവിച്ചിരുന്നാലും എന്നെനിക്കൊരു കാര്യമല്ല. അത് നിങ്ങൾ മരിക്കുമ്പോൾ ഒരംശം പോലും നിങ്ങളിൽ നിന്ന് മാറ്റുന്നില്ല. നിങ്ങളുടെ വാസസ്ഥലം മാത്രം മാറ്റുന്നു. ദൈവത്തിന്റെ മുഴുവൻ വചനവും അത് എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയും നിങ്ങളത് ചെയ്യുകയില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ പരിപൂർണതയിൽ തന്നെ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ തെളിയിച്ച് കാണിക്കേണ്ട ശക്തിയാലും അതെന്താകുന്നു എന്നുള്ളതിന്റെ വെളിപ്പാടിലും അതിനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഭാഗമായി തീരുന്നു. അവന്റെ വചനമെന്ന് മാത്രമാകുന്നു അവൻ ഉയർപ്പിക്കുന്നത്. അത് ആദ്യത്തെ ദിവസം ഈസ്റ്റർ ദിവസം രാവിലെ തന്റെ വചനത്തോട് ചെയ്തതുപോലെ തന്നെയാണ്. അവന്റെ വചനം മാത്രം അവിടെ കടന്നു വന്നു. കൂടാതെ അവന്റെ വചനത്തിൽ മരിച്ചവരും അവന്റെ വചനത്തിൽ വിശ്വസിച്ചവരും അവന്റെ വചനത്തിന്റെ ന്യായീകരണത്തിലുള്ളവരും അവനോടൊപ്പം കടന്നു വന്നു. ശ്രദ്ധിക്കുക, അതിപ്പോൾ 2700 വർഷങ്ങൾക്ക് മുമ്പായി കഴിഞ്ഞിരിക്കുന്നു. അവർ ചിതറിക്കപ്പെട്ടു എന്നുള്ളത് ശ്രദ്ധിക്കുക. അവർ അന്ധരാക്കപ്പെട്ടു. അങ്ങനെ അവരിപ്പോൾ ഒരിടത്താക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത കാര്യം എന്താകുന്നുവെന്ന് വെച്ചാൽ അവർക്ക് ജീവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അന്യജാതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. മണവാട്ടി തയ്യാറായിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ സമീപിച്ചിരിക്കുന്നു. നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നുവോ? നമുക്കത് യഥാർത്ഥമായി വിശ്വസിക്കാൻ കഴിയുമോ? അത് നിങ്ങളോട് പറയപ്പെട്ട ഒരു കഥയാണോ? ഇത് നമുക്കൊരു പുരാണ കഥയാണോ? ഇത് യഥാർത്ഥമായി നമുക്ക് തോന്നിക്കുന്ന എന്തോ ഒന്നാണോ? നമുക്ക് പുറമെ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന എന്തോ ഒന്നാണോ? അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒന്നാണോ? അത് നമ്മുടെ ഒരു ഭാഗമാകുന്നു. അത് ജീവനേക്കാൾ നമുക്ക് കൂടുതലാകുന്നു. ഇന്ന് രാവിലെ സമയം ഈ കൂടാരത്തിൽ നാം എന്ത് നിലപാടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിനെ സ്വീകരിക്കുന്നത് ഒരു ചെറിയ കൂട്ടമായിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ അവരുടെ സ്വന്തം ദേശത്തെ കാഹളങ്ങളൊക്കെ അവർ കാത്തിരിക്കുന്നു. അവരുടെ തന്നെ സ്വന്തം മണവാട്ടിയുടെ പോകലിനായി കാത്തിരിക്കുന്നു. അതിനാൽ വെളിപാട് 11 നിവൃത്തിയാകാൻ കഴിയും. സഭയുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മുദ്രകൾ തുറക്കപ്പെടുകയും അത് സഭയിൽ എന്തവശേഷിച്ചിരിക്കുന്നു എന്നതിനെയും കാണിക്കുന്നു. കൂടാതെ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ രംഗത്തായി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ! കാഹളനാദോത്സവത്തിനായി അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓ, നിങ്ങൾ മറ്റ് ദേശങ്ങളിലുള്ളവരായ മനുഷ്യരെ, അവിടെ നിങ്ങൾ ഈ ടേപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണർന്നെഴുന്നേൽക്കാൻ കഴിയില്ല എന്റെ സഹോദര. അതോ അത് നിങ്ങളെ അന്ധരാക്കിയിരിക്കുന്നുവോ? നിങ്ങളത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അതിനെ കള്ളപ്രവചനം എന്ന് വിളിക്കുന്നുവോ? അത് ലോകത്താൽ നേരെ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ, കൂടാതെ സമയങ്ങളാലും കൂടാതെ ജനങ്ങളാലും കൂടാതെ പരിശുദ്ധാത്മാവിനാലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് അത് എഴുതിയിരിക്കുന്നത്. അത് പ്രാകൃതികമായിട്ടും ആത്മീകമായിട്ടും ഭൗതികമായിട്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ അവരുടെ ദേശത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അവരെവിടെ കോടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആടുകളെ പോലെ അവരെ പറ്റം കൂട്ടിയിരിക്കുന്നു. ചെന്നായ്ക്കൾ അവളുടെ പിറകിലായിരിക്കുകയും അവരുടെ സ്വന്തം ദേശത്തേക്ക് സുരക്ഷയ്ക്കായി ഓടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അവളുടെ ദേശത്തായിരിക്കുന്നിടത്തോളം മാത്രമേ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുവാനായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കുക. അവരുടെ ദേശത്തിന് പുറത്തു വെച്ച് ദൈവം ഒരിക്കലും ഇസ്രായേലിനെ അനുഗ്രഹിച്ചിട്ടില്ല. അബ്രഹാം വാഗ്ദത്ത ദേശത്തിന് വെളിയിലേക്ക് പോകുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. വാഗ്ദത്ത ദേശം വിട്ടുപോകുന്ന ഏവനും ശിക്ഷിക്കപ്പെടുന്നു. ഇസ്രായേലിന് അവളുടെ സ്വന്തം ദേശത്തായിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് അവരെ അനുഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു ദേശമായിട്ട് അവർ അവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. മണവാട്ടിയെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിനായി മാത്രം അവൾ കാത്തിരിക്കുന്നു. മുദ്രകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവരെന്താണ് വിട്ടുകളഞ്ഞിരിക്കുന്നതെന്ന് നാം കാണുന്നു. ചെറുപ്പത്തിന്റെ വിത്തിനെക്കുറിച്ചും വെള്ളത്തിലെ സ്നാനത്തിനെക്കുറിച്ചും മറ്റും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നവരായ നിങ്ങൾ അന്ധരാക്കപ്പെടുകയും അങ്ങനെ അറിയപ്പെടാത്തവരാകുന്നു. ഈ ലോകത്തിന്റെ ദേവൻ അതിലേക്ക് നിങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു. നിങ്ങൾക്കത് അറിയാൻ പാടില്ലാതെയുമായിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഈ സമ്മർദ്ദങ്ങളിൽ കൂടി പൊരുതിക്കൊണ്ട് ഇതുപോലൊരു സമയം എനിക്കുണ്ടായിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ആ കാരണത്താൽ അവരുടെ പ്രവാചകന്മാർക്ക് ഇത് ഈ അന്ത്യസമയത്ത് വെളിപ്പെടാൻ കഴിയും. കാഹളനാഥോത്സവം വരെ ഈ കാഹളങ്ങളുടെ സമയങ്ങളിൽ അവർക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. ഹോശിയാവിൽ കൂടി അവൻ പറഞ്ഞു, ഞാൻ അവരെ വെട്ടി. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇസ്രായേലിനോട് അവനാണ് സംസാരിക്കുന്നത്. ഞാൻ അവരെ വെട്ടി, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ അവരെ കഷണം കഷണമാക്കി. ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ കഷണം കഷണമാക്കി. അപ്രകാരമാണ് ദൈവം തന്റെ ജനങ്ങളോട് ചെയ്തത്. ബാക്കിയുള്ള ദേശങ്ങളിൽ നിന്നും അവർ അവരെ കഷണം കഷണമാക്കി. എന്തിനാലാണ് അത് ചെയ്തത്? തന്റെ ഇരുവായി തലയുള്ള വാളുകൊണ്ടായിരുന്നു അത് ചെയ്തത്. തന്റെ വചനത്താൽ അവനേറെ തുണ്ട് തുണ്ടാക്കുന്നു. തന്റെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നും മാറ്റുന്നു. തന്റെ ദേശത്തെ മറ്റുള്ള ദേശങ്ങളിൽ നിന്നും പ്രവാചകന്മാർ മുഖാന്തരവും തന്റെ ന്യായീകരിക്കപ്പെട്ട വചനത്താലും തുണ്ടു തുണ്ടാക്കുന്നു. അങ്ങനെ തന്നെ അവൻ തന്റെ മണവാട്ടിയ സഭാ സമുദായങ്ങളിൽ നിന്നും വെട്ടിമാറ്റി. അവ തന്റെ വചനത്താലായിരുന്നു. അത് മലാക്കി 4 വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. അത് അവസാന നാളുകളിലാകുന്നു. തന്റെ മണവാട്ടിയെ തുണ്ടു തുണ്ടാക്കി ബാക്കിയുള്ള സഭകളിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു. തന്റെ മണവാട്ടിയെ വെട്ടിയെടുത്തിരിക്കുന്നു. തന്റെ പ്രവാചകന്മാരെ അവൻ വെട്ടിമാറ്റുന്നു. തന്റെ പ്രവാചകന്മാരാലും തന്റെ വചനത്താലും ഇസ്രായേലിനെ വെട്ടിമാറ്റുന്നു. ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങളെ തന്നെ വേറെ പെട്ടിപ്പീൻ. ഇത് ശ്രദ്ധിക്കുക, ബാക്കിയുള്ളവരെ പോലെ അവർക്കും പെരുമാറേണ്ടതായി വന്നപ്പോൾ അവർ ശമുവേൽ പ്രവാചകന്റെ അടുത്തേക്ക് പോയി. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ പൈസ എടുത്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചു. എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഞാൻ യഹോവയുടെ നാമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, അതെല്ലാം ശരിയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അതുപോലെയാണ് സഭകൾ ചെയ്തിരിക്കുന്നത്. ഓ, ഞങ്ങളും വചനത്തിൽ വിശ്വസിക്കുന്നു, അത് ശരിയാണ്. എന്നാലും നിങ്ങൾക്കറിയാമോ, നമുക്ക് അതൊന്ന് ആവശ്യമായിരിക്കുന്നു. അവരെന്ത് പറയുന്നു അതെനിക്ക് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ വചനം സത്യമാകുന്നു. അവർ കാത്തിരിക്കുന്നു. പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടിമാറ്റിയിരിക്കുന്നു. എന്ത് സമയമാകുന്നു ഇത് സഹോദര? എന്ത് സമയമാകുന്നു ഇത് കർത്തൃ സേവകരെ? ഈ ദിവസത്തിന്റെ സമയത്തെയും ഏതടയാളത്തിന്റെ അടിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ നിങ്ങൾ കാണുന്നുവോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളത് കാണുന്നുണ്ടോ? ഒരിടത്തും ഒരു ഉണർവും ഇന്നില്ല. എല്ലാവരും പരാതി പറയുകയും ശുശ്രൂഷക്കാൽ കരയുകയും ചെയ്യുന്നു. ഇവിടെ പള്ളിയിലേക്ക് വരുന്നതായ വളരെ പ്രമുഖമായ ഒരു പത്രം ഞാൻ വായിക്കുകയായിരുന്നു. ഒരു വളരെ നല്ല പത്രമാണത്. അതിന്റെ പത്രാധിപനെയും ആ ജനങ്ങളെയും എനിക്കറിയാമായിരുന്നു. അവർ വളരെ നല്ലവരും ദൈവഭക്തിയുള്ളവരുമായിരുന്നു. ഹെറാൾഡ് ഓഫീസ് കമ്മിംഗ് എന്ന പത്രത്തിന്റെ സഹോദരനും സഹോദരി മൂറയുമായിരുന്നു. ഹെറാൾഡ് ഓഫീസ് കമ്മിംഗ് എന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതായ ഒരു പത്രമാണ്. ഉപവസിക്കുക, കാഹളമൂതുക എന്നുള്ളത് മാത്രമല്ലാതെ കഷ്ടിച്ച് അവർക്ക് എന്തെങ്കിലും അച്ചടിക്കുകയുള്ളൂ. എത്ര പേരത് വായിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളത് എപ്പോഴും കാണുന്നു. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അത് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാമായിട്ട് കേൾക്കുന്നുള്ളത്. ഒരു വലിയ ദിവസത്തിന്റെ തുടക്കമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. നാം അധികം താമസിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്? അവർക്കൊരു വലിയ ഉണർവ് ആവശ്യമായിരിക്കുന്നു. അവർ കരയുകയും ഒരു ഉണർവ് ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അവർ നല്ലവരായ ജനങ്ങളാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? അവർ മണവാട്ടിയുടെ ഉണർവിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. നോക്കൂ, ഒരു ക്രിസ്ത്യാനിയായിരിക്കെ ഈ നാഴികയിലെ വലിയ അവർ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ എന്താണ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതാണ് അവരെ ആ രീതിയിൽ തോന്നാൻ ഇടയാക്കുന്നത്. എന്തോന്ന് സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവർക്കറിയാം. എന്നാൽ നോക്കൂ, അവർ അതിനെ ദൂരത്തായിട്ട് ഭാവിയിൽ സംഭവിക്കുമെന്ന് കരുതി കാത്തിരിക്കുന്നു. എന്നാൽ നേരെ നിങ്ങളുടെ മുമ്പിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇൻകാലങ്ങളിലും അതേ കാര്യം തന്നെയാണ് അവർ ചെയ്തത്. മശിഹ വരുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവന്റെ വരവിന് മുമ്പായി ഒരു മുന്നോടി വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് അവരുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ അതിനെ അറിഞ്ഞില്ല. അവർ അതിനെ തിരിച്ചറിഞ്ഞില്ല. ഒരു മുന്നോടി വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അത് മശിഹയുടെ വരവിന് മുമ്പോടിയായിരിക്കും. എന്നാൽ അവർ അവന്റെ തലമുറിച്ചു കളയുകയും അവരുടെ മശിഹയെ കൊല്ലുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവർ അന്ധരാക്കപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. ഹോശേയ പ്രകാരം പറഞ്ഞിരിക്കുന്നു. ഹോശേയവിനോട് സംസാരിച്ച അതേ ആത്മാവ് യോഹന്നാനിൽ കൂടി സംസാരിച്ചിട്ടു അന്ത്യകാലത്തെ സഭ കുരുടെ നഗ്നമായിരിക്കുമെന്നും അവനെ പുറത്താക്കി കളയുമെന്നും പറഞ്ഞു. ഈ പ്രവചനങ്ങൾ നിറവേറിക്കുന്നത് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടെ ആയിരിക്കുന്നതിൽ കൂടെ എന്തോന്ന് സംഭവിക്കാനുണ്ട് എന്നുള്ളതിനെ അവർ തിരിച്ചറിയുന്നു. അവർക്കത് മനസ്സിലായില്ല. അവർ അതിനെ തിരിച്ചറിഞ്ഞുമില്ല. പിൻകാലങ്ങളിലെ യഹൂദന്മാരെ പോലെയായിരുന്നു. കുരുടന്മാരായ ലാവോദിക്കയാകുന്നു. ധനവും ഈശ്വര വിജ്ഞാനിയവും സഭയോട് എതിർപ്പുമായിരുന്നു. സന്ദേശത്തോട് എതിർപ്പായിരുന്നു. യോഹന്നാനോട് ആ യഹൂദന്മാർക്ക് എത്രമാത്രം വെറുപ്പായിരുന്നു എന്ന് നോക്കുക. യേശുവിനോട് എത്രമാത്രം എതിർപ്പായിരുന്നു എന്ന് നോക്കുക. അവർ കാത്തിരുന്നുകൊണ്ട് അവകാശപ്പെട്ടിരുന്നത് അവൻ തന്നെയായിരുന്നു. താനും ഒരു ഫ്യൂസ് പൊട്ടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ ടേപ്പ് റെക്കോർഡേഴ്സും എല്ലാം നിന്ന് പോയിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നിന്നു പോയിട്ടില്ലല്ലേ? ശരി. അവർ സന്ദേശത്തോട് അവർക്കെതിരപ്പായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നാൽ അത്രമാത്രം ചലനശക്തിയുള്ളതായ നിങ്ങളിൽ ഓരോരുത്തർക്കും ചൂട് ഉത്പാദിപ്പിക്കുന്ന ഒരു ഘടകമാകുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സമ്പൂർണമായും മിതമായ ഒരു കാലാവസ്ഥയിൽ സഭയെ വെക്കുന്നതിന് യാതൊരു വഴിയുമില്ല. ശരിയായി നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും 98 BTU ആകുന്നു. നിങ്ങൾ വെറുതെ പ്രകാരം ഇവിടെ ഇരിക്കുന്നില്ല. നിങ്ങൾ സ്ഥിരമായി ചൂട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്തെ തണുപ്പിക്കാൻ അത്രമാത്രം ധാരാളം കാറ്റിവിടെയുണ്ട്. എന്നാൽ ചൂട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കുക, അവർക്കെതിർപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ യഹൂദന്മാർ അന്ധരാക്കപ്പെട്ടതുപോലെ അവർ ലാവോദിക്കയിലായിരിക്കുന്നു. അവർ നിർഭാഗ്യനും അരിഷ്ടനും നഗ്നനും അങ്ങനെ അറിയാതിരിക്കുന്നവരുമാകുന്നു. അവർ അധികം സമ്പത്തുകളാലും വലിയ ഈശ്വര വിജ്ഞാനീയമായ ഉപദേശങ്ങളാലും വലിയ വിദ്യാഭ്യാസത്താലും അവരിപ്പോൾ സന്ദേശത്തോടെ എതിർപ്പുള്ളവരായിരിക്കുന്നു. അവർക്കത് വയ്യാതൊന്നും ചെയ്യുവാനില്ല. അതിനസറായ യേശു പിൻകാലങ്ങളിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സംബന്ധിച്ചതുപോലെ തന്നെയായിരുന്നു. നോഹയുടെ സമയത്ത് ജനങ്ങൾ പെട്ടകത്തിലേക്ക് കടക്കാതിരുന്നതിന്റെ കാരണം അതെന്തുകൊണ്ടാണെന്നാൽ അവർ സന്ദേശത്തെയോ സന്ദേശവാഹകനെയോ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ ഒരൊറ്റ കാരണത്താലാണ് അവർ നശിച്ചു പോയത്. അതെന്തുകൊണ്ടാണെന്നാൽ അവർ ജീവിച്ചിരുന്ന കാലത്തെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ലാത്തതിനാലായിരുന്നു. ദൈവം പാപവുമായി ഇടപെടുമെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അവൻ മനുഷ്യന്റെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയും. അവൻ അതിനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അവൻ അതിനെ അർത്ഥമാക്കിയിരുന്നു. അവൻ അന്നത് അർത്ഥമാക്കിയിരുന്നത് പോലെ തന്നെ ഇന്നും അവനത് അർത്ഥമാക്കുന്നു. എന്നാൽ ജനങ്ങളുടെ ഓഹയുടെ അനുകൂലമായിരിക്കേണ്ടതിന് പകരം അവനെ ഒരു കാട്ടുമനുഷ്യനായി അവർ പരിഗണിച്ചു. അവരെ ഒരു പ്രവാചകനായി അവർ വിശ്വസിച്ചില്ല. നിങ്ങൾക്കറിയാമോ, യേശു സ്വയം തന്നെ അതിനെക്കുറിച്ച് എപ്രകാരം അവർ നോഹയുടെ കാലത്ത് പരിഹസിച്ചതായി പറയുന്നു. അവനെ കളിയാക്കുകയും അവനെ മതഭ്രാന്തനെന്നും അങ്ങനെയെല്ലാം അവർ വിളിച്ചിരുന്നു. എന്നാൽ അവരുടെ നാഴിക അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവരുടെ കാലത്തെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവരുടെ ചിഹ്നത്തെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവരുടെ സന്ദേശത്തെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവരുടെ സന്ദേശമാകനെ അവർ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് അവനെ പുറത്താക്കിയിട്ട് അവരെ കളിയാക്കി ചിരിച്ചു. നോഹയുടെ കാലത്തെ പോലെ തന്നെ എന്ന് യേശു പറഞ്ഞു. ഇസ്രായേൽ അവരുടെ ദേശത്തായിരിക്കും എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചുകൊണ്ട് കൂടാതെ സന്ദേശം സമ്പൂർണമായി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ സഹോദര, നാം ഏത് സമയത്താണ് ജീവിക്കുന്നത്? നാം എവിടെയായിരിക്കുന്നു? അവർ ആ ദിവസത്തെ അറിഞ്ഞില്ല. അവർ അറിഞ്ഞില്ല. ആ കാരണത്താലാണ് അവർ അതിനെ കൈവിട്ടു പോയത്. അതെന്തുകൊണ്ടെന്നാൽ അവർ അതിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ ഇന്ന് ജനങ്ങളെ പോലെയുള്ള എന്തോ ഒരവസ്ഥയിലായിരുന്നു. ശാസ്ത്രീയപരമായ തെളിവുകളാൽ അവർ അന്ധരാക്കപ്പെട്ടിരുന്നു. കൂടാതെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാലും അതുപോലെ വൈദിക സെമിനാരികളാലും അവരുടെ കാലത്ത് അവരെ അന്ധരാക്കിയ കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ ഇന്നും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അതവരെ വീണ്ടും അന്ധരാക്കുന്നു. അതും കൂടാതെ ഈ സന്ദേശവും സന്ദേശവാഹകന്റെ സാധാരണതയും അവരെ അന്ധരാക്കുന്നു. നോഹ ഒരു ശാസ്ത്രീയപരമായ വ്യക്തിയായിരുന്നില്ല. അവനൊരു വിദ്യാഭ്യാസമുള്ളവനായിരുന്നില്ല. അവനൊരു താഴ്മയോടുകൂടിയ പാവപ്പെട്ട കൃഷിക്കാരനും സാധാരണപ്പെട്ടതായ ഒരു സന്ദേശത്തോടുകൂടിയവനുമായിരുന്നു. അവരുടെ ഉയർന്നതായ പഠിത്തത്തിന് മുമ്പിൽ ഇത് തീരെ സാധാരണമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും ദൈവം എല്ലായ്പ്പോഴും അതിനെ അതിൽ വിശ്വസിക്കുകയും അവനിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവർക്ക് അത് സാധാരണമാക്കി തീർക്കുന്നു. അതൊരു വ്യത്യസ്തമായതും അതൊരു വ്യത്യസ്തമായ സന്ദേശവും, എന്നാൽ അതേ ദൈവവുമാകുന്നു. നിങ്ങളതിൽ വിശ്വസിക്കാനും ദൈവം അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അവർ അവന്റെ പ്രവാചകനായ നോഹയെ പരിഹസിച്ചെന്ന് യേശു പറഞ്ഞു. ആ ദിവസം അവർ അവനെ പരിഹസിച്ചതുപോലെ തന്നെ അവർ വീണ്ടും അവന്റെ വരവിൽ അവനെ അത് തന്നെ ചെയ്യും. അവർ അതേ കാര്യം തന്നെ ചെയ്യും. ആ കാരണത്താലാണ് ഫറവോൻ സമുദ്രത്തിൽ മുങ്ങിപ്പോയത്. അവൻ അവന്റെ സമയത്തെ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. അവനവന്റെ കാലത്തെ ശാസ്ത്രീയപരമായ നേട്ടങ്ങളിൽ അത്യധികമായി എടുക്കപ്പെട്ടിരുന്നു. അടിമകളായ തൊഴിലാളികളെ കൊണ്ട് നഗരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവന് കിട്ടിയിരുന്ന അവസരത്തെ തിരിച്ചറിയുന്നതിൽ അവൻ അത്യധികം തിരക്കലായിരുന്നു. അങ്ങനെ അവൻ ദൈവത്തിന്റെ പ്രവാചകനായ ദൂതനെ മരുഭൂമിയിലേക്ക് എടുത്തു കളഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ കാരണത്താലാണ് ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്ത രീതിയിൽ തന്നെ പോയത്. അവൻ ഒരിക്കലും അതിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ജനങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തെ മാത്രം തിരിച്ചറിയാൻ അവന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇന്നത്തെ സഭകൾ അത് മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇന്നത്തെ സഭകൾ ദൈവത്തിന്റെ വചനത്തെ മാത്രം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അതായത് ജനങ്ങളോട് ഈ സമയത്തേക്ക് ദൈവത്തിന്റെ വചനം ചെയ്തിരിക്കുന്ന വാഗ്ദത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നശിക്കുകയില്ലായിരുന്നു. അമേരിക്കയ്ക്ക് അവൾ വലിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന ഭരണഘടനയെ മാത്രം തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സ്കൂളുകളിൽ നിന്നും വേദപുസ്തകങ്ങൾ എടുത്തു മാറ്റുവാൻ അനുവദിക്കുകയില്ലായിരുന്നു. നാണയങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പേര് അവൾ എടുത്തു കളയുകയില്ലായിരുന്നു. ദൈവത്തിന് കീഴിലായിട്ട് പ്രതിജ്ഞയ്ക്ക് കീഴിലായിരിക്കുന്നു. എന്നാൽ അവൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണത്? അവൾ കുരുടരും നഗ്നരുമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിശേഷ അവസരത്തിന് വേണ്ടിയുള്ള പ്രവർത്തന രംഗത്ത് മരിച്ച വിലയേറിയ ആളുകളുടെ രക്തത്തെ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവർ മറന്നുപോയിരിക്കപ്പെടുകയും ഓടിയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഓരോ അവനവിടെ ഓർമ്മ വയ്ക്കുന്നവനായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ രക്തത്തെയും ഈ സുവിശേഷം ഇന്ന് നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നെത്തിക്കുന്നതിനുള്ള വിലയെയും, എപ്രകാരം ആയിരം ആയിരകൾ സിംഹങ്ങൾക്ക് ഇരയാക്കപ്പെടുകയും ഗുഹകളിലേക്ക് അറിയപ്പെടുകയും വാളാൽ അറിയപ്പെടുകയും കത്തിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവം അതിനെ തിരിച്ചറിയുന്നു. സഭ അതിന്റെ പ്രവാചകന്മാരെ മറന്നുപോയി. അവർക്ക് അവരെ ഇനിയും ആവശ്യമില്ലാത്തതായി അവർ അവകാശപ്പെടുന്നു. എന്നാൽ ദൈവത്തിനറിയാം അവരവരെ കിട്ടേണ്ടിയിരിക്കുന്നു. തന്റെ വചനത്താൽ അവരവരെ വെട്ടുന്നു. എന്നാൽ ഈ കാലത്തെ കഥ അത്യധികം പഴയ പരിഷ്കാരമുള്ളതായി കഴിഞ്ഞിരിക്കുന്നു. അവർ അതിനെ തിരിച്ചറിയുന്നില്ല. ആ കാരണത്താലാണ് അവർ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത്. ആ കാരണത്താലാണ് അവർ നഗ്നനായിരിക്കുന്നത്. അരിഷ്ടനും കുരുടനും നിർഭാഗ്യരും അങ്ങനെ എന്നറിയാൻ പാടില്ലാത്തവരുമാകുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ നാം ജീവിക്കുന്നതായ കാലത്തെ അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അവർ അതിനെ ഗ്രഹിക്കുന്നതുമില്ല. മോശവന്റെ കാലത്തെ മണ്ട് വിളിയേയും തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ ആ ദിവസത്തേക്കുള്ള വാഗ്ദത്തപ്പെട്ട വചനം ന്യായീകരിക്കപ്പെട്ടത് കണ്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ അത് തിരിച്ചറിയുകയും അവൻ എന്താകുന്നു എന്ന് തിരിച്ചറിയുകയും അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയുകയും ചെയ്തു. വാക്തത്വം ചെയ്യപ്പെട്ട വചനത്താൽ അറിഞ്ഞു. അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ച് അവൻ ഭയപ്പെട്ടില്ല. തന്റെ സന്ദേശത്തെ കുറിച്ച് അവൻ ലജ്ജിച്ചിരുന്നില്ല. എല്ലാ പുരോഹിതന്മാരും എല്ലാ ഫറവയും എല്ലാ കാര്യങ്ങളും എല്ലാവിധ അധികാരങ്ങളും അവരോട് യോജിച്ചിരുന്നില്ല എന്ന് വരികിലും അവൻ ലജ്ജിച്ചില്ല. അവൻ ആ പ്രകാശത്തെ കണ്ടപ്പോൾ അവൻ അത് തിരിച്ചറിഞ്ഞു. അഗ്നിസ്തംഭം ഉൾപ്പെടപ്പിൽ തൂങ്ങിക്കിടക്കുകയും ആ സമയത്തേക്കുള്ള വാക്സത്വപ്പെട്ട് ചെയ്യപ്പെട്ട വചനത്തെ അവനോട് പറയുകയും ചെയ്തു. ഇത് ചെയ്യുന്നതിനായി പോകുവാനായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവിന്റെ വലിയ ഭീഷണികളെ അവൻ ഭയപ്പെട്ടില്ല. ഒരു പുറപ്പാടിന് വേണ്ടി ആ ജനങ്ങളെ കൊണ്ടുവരാനായി അവൻ യാത്ര തിരിച്ചു. അത് ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്ത പോലെയായിരുന്നു. വാഗ്ദത്തം ന്യായീകരിക്കപ്പെട്ട് കണ്ടപ്പോൾ അവൻ ജനങ്ങളെ അവരുടെ പുറപ്പാടിനായി തയ്യാറാക്കി. എപ്പോഴായിരുന്നു അത്? ദൈവത്തിന്റെ വാഗ്ദത്തം ന്യായീകരിക്കപ്പെട്ട് കണ്ടപ്പോഴായിരുന്നു. ഓർക്കുക, അവൻ അവന്റെ വൈദിക ജ്ഞാനവുമായിട്ട് ഓടി, അവന്റെ പരിശീലനങ്ങളുമായിട്ട് ഓടി. എന്നാൽ ദൈവത്തിന്റെ വചനം പ്രകടമാക്കപ്പെട്ടവൻ കണ്ടപ്പോൾ, അത് ന്യായീകരിക്കപ്പെട്ടവൻ കണ്ടപ്പോൾ, ഞാനാകുന്നു അവൻ ഞാനാകുന്നു. അതിനുശേഷം അവൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കാര്യമാക്കിയില്ല. ഫറവോൻ അവനോട് എന്ത് ചെയ്യുമെന്നുള്ളത് അവൻ കാര്യമാക്കിയില്ല. ബാക്കിയുള്ളവർ അവനോട് എന്ത് ചെയ്യുമെന്നുള്ളത് അവൻ കാര്യമാക്കിയില്ല. അവൻ ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. അതായത് അവൻ ദൈവത്തെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവൻ അവനെ തെറ്റിദ്ധരിച്ചേക്കാം. ജനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിനെയോ എന്ത് ചെയ്യുമെന്നുള്ളതിനെയോ യാതൊരു ഭയമുണ്ടായിരുന്നില്ല. അവൻ ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. അത് ദൈവത്തിന്റെ വചനമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ ശേഷം അവൻ ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. തന്നെ പോലെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെ അവിടെ കഴിക്കാൻ കഴിയുമെന്നത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതെന്തായിരുന്നു എന്ന് ന്യായീകരിക്കപ്പെട്ട വചനത്താൽ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, പിന്നെ അവൻ രാജാവിന്റെ കൽപ്പനകളെ ഭയപ്പെട്ടില്ല. നിങ്ങൾക്ക് തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. നമുക്കിന്ന് തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. വചനം ന്യായീകരിക്കപ്പെട്ട് കണ്ടപ്പോൾ മോശ അത് തിരിച്ചറിഞ്ഞു. ന്യായീകരിക്കപ്പെടുന്നത് അവൻ കണ്ടിരുന്നു. ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുറപ്പാടിനായി അവൻ തയ്യാറായിരുന്നു. അത് ദൈവമായിരുന്നുവെന്ന് അയ്യൂബ് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന ചില ചെറിയ പരീക്ഷകളിൽ കൂടി മറ്റും സാത്താനെ നിങ്ങൾ എത്രത്തോളം വിശ്വസിപ്പിക്കാൻ കഴിയുമോ? അത് ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയാണെന്ന്. എന്നാൽ ദൈവം അതെന്തോ അവനെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവനൊരു ദർശനം കാണുന്നത് വരെയും ഇയ്യോബ് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അത് മോശയെ പോലെയായിരുന്നു. മോശ അഗ്നിസ്തംഭത്തെ പുൽപ്പടപ്പിൽ കണ്ടപ്പോൾ അത് ന്യായീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഇയ്യോബ് തന്റെ ചോദ്യത്തിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് വീണ്ടും ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരു വൃക്ഷം മരിക്കുകയും അത് വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഒരു പൂവ് മരിക്കുന്നത് ഞാൻ കാണുന്നു, അത് വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. അത് അവന്റെ ചോദ്യമായിരുന്നു. എന്നാൽ മനുഷ്യനോ മരിച്ചാൽ അവൻ പ്രാണനെ വിട്ടിട്ട് ദ്രവിച്ചു പോകുന്നു. അവന്റെ മക്കളോ വന്ന് വിലപിക്കുകയും തിരിച്ചറിയുന്നില്ല താനും. ഓ, നിന്റെ കോപം കഴിയുവോളം നീ എന്നെ പാതാളത്തിൽ ഒളിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു പൂ പൊഴിഞ്ഞുപോയി കഴിഞ്ഞിട്ട് അതെങ്ങനെ വീണ്ടും വിടരുന്നു എന്നുള്ളത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എപ്രകാരം ഒരു ഇല മരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുകയും മണ്ണിൽ കിടന്ന് അഴുകിയിട്ട് വീണ്ടും വസന്തകാലത്ത് അതെങ്ങനെ തിരികെ വരുന്നു? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ പോകുന്നു? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ത് സംഭവിച്ചു? എന്നാൽ ഒരു ദിവസം കൊള്ളിയാൻ മിന്നൻ തുടങ്ങി, കൂടാതെ ഇടിമുഴങ്ങുവാനും തുടങ്ങി. ആത്മാവ് പ്രവാചകനിലേക്ക് പ്രവേശിക്കുകയും ഭാവിയായ ഒരു മനുഷ്യന്റെ മേൽ കൈവെക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ കടന്നു വരുന്നത് അവൻ കാണുകയും ചെയ്തു. പരിശുദ്ധനായ ദൈവം ആ വഴിയെ നിർമ്മിക്കുകയും ചെയ്യുന്നത് അവൻ കണ്ടു. അപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ തോക്ക് ഇങ്ങനെ നശിച്ചു പോയ ശേഷവും ഞാൻ ദേഹരഥനായി ദൈവത്തെ കാണും. പുനരുത്ഥാനം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ബിലയാമിനോട് കഴുത സംസാരിക്കുന്നത് വരെയും അവൻ യഹോവയുടെ ദൂതനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഒരു ദൂതൻ അവന്റെ വഴിയിൽ നിൽക്കുന്നതിനെ ബിലയാമിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അത് ദൈവമായിരുന്നു. അവനെ അവന്റെ പക്കലുള്ള വരത്തെ വിച്ചുകളയിൽ നിന്നും അവനെ മാറ്റിമാറി ശ്രമിച്ചുകൊണ്ട് വഴിയിൽ നിന്നിരുന്നുവെന്ന് ആ കുരുടനായ പ്രാസംഗിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ കഴുത മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ അപ്പോൾ അത് ദൈവത്തിന്റെ ദൂതനാണ് വഴിയിൽ നിൽക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അത് ദൈവത്തിന്റെ ദൂതനായിരുന്നു. എന്താണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്? അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓ, നിങ്ങൾ കുരുടന്മാരെ സഭാസമുദായങ്ങളെ, ഭൂമിയായ ഒരു കഴുതയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവന് വെളിപ്പെടുത്താൻ അറിയാൻ പാടില്ലാത്തത് ഒരു ഭാഷയിൽ സംസാരിക്കുകയും അവന്റെ വഴിയിൽ നിന്നും വെളിയിലായിരിക്കുന്ന ഒരു കർത്തൃസേവനോട് സംസാരിക്കുകയും ചെയ്യാമെങ്കിൽ അവൻ അതേ കാര്യം തന്നെ ചെയ്യുവാൻ ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയുകയില്ലയോ? കുരുടന്മാരായ ജനങ്ങളാകുന്നു. ആഹാബ് അവന്റെ ദിവസത്തെ മാത്രം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും മിഖായനെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തോടുകൂടി അവൻ നിന്നിരുന്നു. ആഹാബ് ആ ദിവസം അവിടെ നിൽക്കുമ്പോൾ അവനും യഹോശഫാത്തും അവർക്കുണ്ടായിരുന്നത് 400 പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് പ്രകാരം പറഞ്ഞു, പോയിക്കൊള്ളുക, എല്ലാം ശരിയായിക്കൊള്ളും, ഓഹോ ബന്ദിഭാവത്തിലാണ് ജീവിക്കുന്നത്. ഈ ഞങ്ങൾക്കൊരു വലിയ സമുദായത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഞങ്ങളൊരു വലിയ മഹത്തായ ജനങ്ങളാണ്. ഞങ്ങൾക്കൊരു വലിയ ശുശ്രൂഷയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ 400 പരിശീലിക്കപ്പെട്ട പുരോഹിതന്മാരാണ് അല്ലെങ്കിൽ പ്രവാചകന്മാരാണ്. ഞങ്ങൾ 400 പേർ വചനത്തിലും വൈദിക ശാസ്ത്രത്തിലും പരിശീലിക്കപ്പെട്ടവരാകുന്നു. ഞങ്ങൾക്കതിനെക്കുറിച്ചെല്ലാം അറിയാം. അങ്ങനെ ഇപ്പോൾ അവർക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തെളിയിക്കപ്പെട്ടു. അവർക്ക് മുമ്പുണ്ടായിരുന്ന തലമുറയിൽ അവരൊരു ഭ്രാന്തനെന്ന് വിളിച്ചിരുന്ന മനുഷ്യൻ, അത് ദൈവത്തിന്റെ സത്യപ്രവാചകനായ ഏലിയാവായിരുന്നു. അത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പ്രവചിച്ചിരുന്നു. അഹോബേ, നായ്ക്കൾ നിന്റെ രക്തം നക്കിക്കളയുമെന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ ആ പുരോഹിതന്മാർ, മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട പ്രവാചകന്മാർ, അവരെല്ലാം തന്നെ ശരിയാക്കി വെച്ചിരിക്കുന്നു എന്ന് അവർ വിചാരിച്ചു. അവർ പറഞ്ഞു, പിതാവായ അബ്രഹാമേ അല്ലെങ്കിൽ ഫാദർ അഹാബേ, പുറപ്പെടുക, കർത്താവ് നിന്നോടുകൂടിയുണ്ട്. നിന്റെ വശം തിരുവെഴുത്തുണ്ട്. കാരണം ദൈവം ഈ ദേശം ഇസ്രായേലിന് തന്നിരിക്കുന്നു. അത് ഇസ്രായേലിന് അവകാശപ്പെട്ടിരിക്കുന്നു. പുറപ്പെടുക, കർത്താവ് നിന്നോടുകൂടിയുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, യഹോഷാഫാത്ത് അവൻ ആഹാബിനെ പോലെ പാപത്തിൽ ഇടകലർന്നിരുന്നില്ല. അവൻ കാര്യങ്ങൾ സ്വല്പം വ്യത്യസ്തമായി കണ്ടു. ഇവിടെ ഇനിയും ആരുമില്ലയോ എന്ന് അവൻ ചോദിച്ചു. ഞങ്ങൾക്ക് വേറൊരുത്തൻ ഇവിടെയുണ്ട്, എന്നാൽ എനിക്ക് അവനോട് ഇഷ്ടമല്ല എന്ന് അവൻ പറഞ്ഞു. നോക്കൂ, ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്, ഒരു പ്രവാചകനാൽ വീണ്ടും തന്റെ ജനങ്ങളെ വെട്ടുകയായിരുന്നു. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നില്ല, അവൻ യാതൊന്നും ചെയ്യുന്നില്ല, എന്നാൽ എല്ലായ്പ്പോഴും എന്നെ കുറിച്ച് ദോഷം വിധിക്കുന്നു. കൂടാതെ നിനക്കറിയാമല്ലോ, ഞാനൊരു വലിയ മനുഷ്യനാണ്. ഞാനൊരു വലിയ വിശ്വാസിയല്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ സെമിനാർ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് വളരെ നല്ലവണ്ണം പരിശീലിക്കപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ അവരെ പുസ്തകങ്ങളും വേദപുസ്തകവും അങ്ങനെ എല്ലാം കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് ഈ കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. അവർ വലിയ ഉന്നതന്മാരായ ആളുകളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ ആരായിരുന്നുവെന്ന് മാത്രം ആഹാബ് തിരിച്ചറിഞ്ഞിരുന്നു മാത്രം ചെയ്തിരുന്നുവെങ്കിൽ, ഇമ്മളയുടെ പുത്രനായി പാവപ്പെട്ട പരിവരിതനായ നോട്ടത്തോടുകൂടിയ മനുഷ്യൻ അവിടെ നിന്നും കൊണ്ട് അവരോട് പറഞ്ഞു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എങ്കിൽ അവൻ ഒരിക്കലും ആ മരണഹേതുകരമായ തെറ്റ് ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ അവൻ മീഖയെ അവനെ ദോഷം വിധിച്ചു, അവൻ ഒരിക്കലും ചെയ്തില്ല. ഓ ജനങ്ങളെ, നിങ്ങൾ ജീവിക്കുന്നതായ കാലത്തെ തിരിച്ചറിയുവീൻ. നോക്കൂ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്, നോക്കൂ എന്താണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ ജീവിക്കുന്ന ദിവസത്തെ തിരിച്ചറിയുക. അവർ എന്തുകൊണ്ടാണ് ശിക്ഷാവിധിയിലാക്കപ്പെട്ടിരിക്കുന്നത്? ഇന്നത്തെ സഭാ സമുദായങ്ങൾക്ക് തിരിച്ചറിയുക മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, കൂടാതെ അവരുടെ സഭയിലെ അംഗങ്ങൾ അവരിൽ നിന്ന് ഓടിപ്പോകുകയും അത് ഇസ്രായേലും ഇസ്രായേലിൽ നിന്ന് കടന്നു വന്നതുപോലെയാണ്. ഈ സഭാ സമുദായങ്ങളിൽ ടേപ്പുകളെ കുറ്റം വിധിക്കുന്ന മാത്രം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവയെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, ഈ ടേപ്പ് കെട്ടുകൊണ്ടിരിക്കുന്ന പ്രാസംഗികരായി നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ജീവിക്കുന്നതായി നാഴിക മാത്രം തിരിച്ചറിയുകയാണെങ്കിൽ, സമയത്തിന്റെ അടയാളത്തെ മാത്രം തിരിച്ചറിയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ജനങ്ങൾ സഭാ സമുദായങ്ങളിൽ നിന്ന് ഓടിപ്പോയി കളയുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ ആത്മാവ് വിളിക്കുകയും യേശു പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തന്നിരിക്കുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അതിപ്രകാരം കണറ്റിക്കരയിലെ സ്ത്രീയെയും ആ പുരോഹിതനെയും എപ്രകാരം അവർ തമ്മിൽ വ്യത്യസ്തരായിരുന്നു എന്നതിനെയും പോലെയാണ്. കൈയെഴുത്ത് ഇന്ന് വീണ്ടും ഭിത്തിയിലായിരിക്കുന്നു. അവർ അത് കാണുന്നു, എന്നാൽ തിരിച്ചറിയുന്നില്ല. യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന അടയാളത്തെ മാത്രം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അത് അവരുടെ അവസാനത്തെ പ്രവാചകനായ മലാഖിയുടെ 3 പ്രകാരമുള്ളവരുടെ മെസ്സിയായിരുന്നു. എനിക്ക് മുമ്പായി വഴിനിർത്തേണ്ടിയിരുന്നു, ഞാൻ എന്റെ ദൂതരെ അയക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവർ അവനെ കാത്തിരിക്കുകയാണെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇന്നും അത് അത്രമാത്രം അതുമായി താരതമ്യപ്പെട്ടിരിക്കുന്നു. എന്തോന്ന് സംഭവിക്കാനുള്ളതിനെ അവർ കാത്തിരിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടു. സഭകളെല്ലാം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറയുന്നു. നമുക്കൊരു വലിയ കാര്യം സംഭവിക്കാനുണ്ട്. നമുക്കറിയാം നമുക്കൊരു വലിയ കാര്യം സംഭവിക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് സഭയ്ക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ സ്നാപകൻ കടന്നു വന്നു. അവൻ അവരുടെ സെമിനാരികളെ നിഷേധിച്ചതുകൊണ്ട് അവരുടെ പിതാക്കന്മാർ അവരെ പഠിപ്പിച്ചതിൽ നിന്നും പരസ്പരം വിരുദ്ധമായി അവൻ ചെയ്തിരുന്നതിനാലും അവൻ വിദ്യാഭ്യാസമില്ലാത്തവനെ മരുഭൂമിയിൽ നിന്ന് കടന്നു വന്നു. അവന്റെ ഉടുപ്പിന്റെ കോളർ തിരിച്ചു വയ്ക്കാതെ അവൻ കടന്നു വന്നു. അതിന് ഇപ്രകാരം പറയുന്നത് പോലെയാണ്, ഒരു വലിയ കൂട്ടം വൈദിക പാണ്ഡിത്യമില്ലാതെ അവൻ കടന്നു വന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ വാക്കത്താൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ കടന്നു വന്നു. അതായത് അവന് മശിഹയുടെ വരവിനെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. അവർ ഓർത്തി ഇവൻ ഭ്രാന്തനാണെന്ന്. കാരണം അവർ പഠിച്ചിരുന്ന ഹൈസ്കൂളുകളിൽ നിന്നുമായിരുന്നില്ല അവൻ വന്നിരുന്നത്. കൈയെഴുത്ത് ഭിത്തിയിലായി കഴിഞ്ഞിരുന്നു, എന്നാൽ അവർ അതറിഞ്ഞിരുന്നില്ല. അതുപോലെ ഒരു വ്യക്തിയുടെ വരവിനെ അവർ കാത്തിരിക്കുന്നു എന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ അവനെ കാത്തിരിക്കുന്നു പറഞ്ഞിരുന്നുവെങ്കിലും അവനെ തിരിച്ചറിഞ്ഞില്ല. യഹൂദന്മാരുടെ അതേമാതിരി തന്നെ, അതായത് അവർ ഈ ഭൂമിയിലുള്ള അന്യജാതികളോടൊപ്പം തിന്നുകൊണ്ടിരുന്ന കാരണം അതേ കാര്യം തന്നെയാണ് പ്രവചിച്ചിരുന്നത്. അവർ അവന് വേണ്ടി കാത്തിരിക്കുന്നവൻ അവകാശപ്പെടുകയും, എന്നാൽ ഇപ്പോൾ അന്യജാതികളുടെ ലാവോദിക്യ സഭയിലുള്ള സഭാ സമുദായങ്ങൾ അവരെ പോലെ തന്നെ അന്ധ ആയിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത് കാരണത്താലാണത്? അവർ അങ്ങനെയാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അത് സംഭവിച്ചിരിക്കണം. ഇസ്രായേലിന് അവരുടെ അടയാളത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ മശിഹ അപ്രത്യക്ഷമാകുന്നതിനുള്ള സമയം സമീപിച്ചിരിക്കുന്നതിനെ അവർക്ക് അറിയാൻ കഴിയുമായിരുന്നു. അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാമോ, ശിഷ്യന്മാർ അതിനെക്കുറിച്ച് യേശുവിനോട് ഏലിയോ മുമ്പേ വരേണ്ടത് എന്ത് എന്ന് ശാസ്ത്രിമാർ പറയുന്നതെന്ന് ചോദിച്ചു. എന്നാൽ ഏലിയോ വന്നു കഴിഞ്ഞു, അവർ അവനെ അറിഞ്ഞുകൊള്ളാതെയും ഇരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അവനിവിടെ ആയിരിക്കെഴുതിയിരിക്കുകയും അവർ അവനെ കൊന്നുകളയും ചെയ്തിരിക്കുന്നു. അവരെന്ത് ചെയ്യുമെന്ന് തിരുവെടുത്ത് പറഞ്ഞ പ്രകാരം തന്നെ അവർ ചെയ്തിരിക്കുന്നു. ആ മതഭ്രാന്തനെ അവർ തിരിച്ചറിയുക മാത്രം ചെയ്തിരുന്നുവെങ്കിൽ അവർ ഇരട്ടിയായി ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളെയും അത് കുറ്റം വിധിച്ചിരുന്നു. അവർ ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളെയും അത് കുറ്റം വിധിച്ചു. അവിടെ ഭക്തിക്കാരെ, നിങ്ങൾ പുല്ലിലെ പാമ്പാകുന്നുവെന്ന് അവൻ പറഞ്ഞു. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ആർ ഉപദേശിച്ചെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് ഉള്ള കൊണ്ട് പറയുവാൻ തുണിയരുത്. ഞങ്ങൾക്ക് ഇതുണ്ട് അതുണ്ട് അല്ലെങ്കിൽ മറ്റേതുണ്ട് എന്ന് പറയുവാൻ തുണിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉള്ളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകസമിതി നിങ്ങളുടെ കൈവശമാക്കിയിരിക്കുന്നുവെന്ന് പറയാൻ തുണിയരുത്. ഏറ്റവും നല്ലതുപോലെ വസ്ത്രധാരണം ചെയ്യുന്ന അംഗങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നും മറ്റും പറയരുത്. ദൈവത്തിന് ഇടപെടലിലെ എലികളിൽ നിന്നും മക്കളെ ഉള്ളവാക്കുവാൻ കഴിയും. അതിൽ കൂടി തന്റെ വചനത്തെ പൂർത്തീകരിക്കും. വേശ്യകളെയും തെരുവിൽ നടക്കുന്നവരെയും മദ്യപാനികളെയും ചൂതുകളിക്കാരെയും അവന് മക്കളാക്കാൻ സാധിക്കും. അവൻ എപ്പോഴും ദൈവമാകുന്നു. ഉരുടരായ സഭാ സമുദായങ്ങൾ, ഉരുടരാക്കപ്പെട്ട ഇസ്രായേലിനെ പോലെ രണ്ടും അതേ രീതിയിലായിരിക്കുന്നതിനായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആവശ്യമായി ഈ ഭാഗത്തെത്തുന്നതുവരെയും ഞാൻ താരതമ്യപ്പെടുത്തിക്കൊണ്ട് കാണിക്കുകയാണ്. അന്യജാതികളുടെ സഭാ സമുദായങ്ങളെ പോലെ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. ലൗദിക കാലഘട്ടത്തിലുള്ള അന്യജാതികളുടെ സഭാ സമുദായങ്ങൾ അവർ അന്ധരാക്കപ്പെട്ടതുപോലെ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. ലൗദിക സഭയ്ക്ക് ഒരു സന്ദേശത്തെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്ന് മലാഖി നാലാം അധ്യായം പറയുന്നു. എന്നാൽ അവരെന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ സഭാ സമുദായങ്ങൾ അതിനെ ഉത്പാദിപ്പിക്കും. അത് നമ്മൾ കൂടെ, അതായത് ബാപ്റ്റിസ്റ്റുകാരിലും പ്രസ്ബിറ്റേറിയൻകാരിലും അസംബ്ലീസുകാരിലും വണ്ണസുകാരിലും കൂടി അല്ലെങ്കിൽ നാം അതിനെ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ അത് സത്യമല്ല. ആ കാലത്ത് അവർ ചെയ്ത അതേ കാര്യം തന്നെയാണ്. അത് വരികയും പോവുകയും ചെയ്തു. അവർ അറിഞ്ഞതുമില്ല. അതെല്ലാ വചനത്തെ നിവൃത്തിയാക്കിയിരുന്നിട്ടും അവർ അതിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ അവർ ചെയ്തുവെന്ന് യേശു പറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യപുത്രനോടും ചെയ്യും, അവൻ തള്ളിക്കളയപ്പെടും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെയാണ് അന്യജാതികളുടെ ദിവസങ്ങളിലും. മലാഖിയുടെ പുസ്തകം നാലാം അധ്യായത്തിലെ വാഗ്ദത്തം ചെയ്യപ്പെട്ട തിരുവെഴുത്തിനനുസരിച്ചാകുന്നു. അതിനെക്കുറിച്ച് യേശു പറയുന്നു, എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാകുന്നു. അതിന്റെ ഒരാംശം പോലും നിവൃത്തിയാകാതെ ഇരിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് നിവൃത്തിയാകാതെ ഇരിക്കേണ്ടതിനായി യാതൊരു വഴിയുമില്ല. എല്ലാം നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ ഇതാ ഇവിടെ അത് സംഭവിച്ചതായി നാം കാണുന്നു. നാം അത് കാണുന്നു. ഈ അവസാന നാളുകളിൽ എന്തിനെയാണ് യഥാസ്ഥാനത്താക്കുന്നത്? നിങ്ങൾ സഭാ സമുദായത്തിലുള്ള സഹോദരന്മാർ ഇത് ശ്രദ്ധിക്കുക. പെന്തിക്കോസ്തിന്റെ യഥാർത്ഥ ഉത്സവത്തെ അതിന്റെ തുടക്കത്തിലായിരുന്നതുപോലെ യഥാസ്ഥാനത്താക്കുകയാണ്. അതേ കാരണത്താൽ ഇസ്രായേലിന്റെ കാഹളനാദോത്സവത്തിന്റെ നാദം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് യഥാസ്ഥാനത്താക്കപ്പെട്ടിരിക്കും. അത് യഥാസ്ഥാനത്താക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും അവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പന്മാരുടെ ഹൃദയം മക്കളോട് നിരപ്പിക്കുമെന്ന് മലാഖി നാലിൽ പറയുന്നു. എന്താണ് അവിടെ നടക്കുക? ഇസ്രായേൽ അവരുടെ മശിഹായുടെ വാഗ്ദത്തം ചെയ്തപ്പെട്ട അടയാളത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഇന്നായി തീർന്നിരിക്കുന്ന സ്ഥാനത്ത് അവർ ആകുകയില്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല? അത് ദയനീയമാകുന്നു. എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല? കാരണം അവർ അങ്ങനെ ചെയ്യുകയില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറയുക. അവർ അത് ചെയ്യുകയില്ലെന്ന് ദൈവം പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ദൈവം ഇവിടെ ലവോദിക്യ കാലഘട്ടത്തോടും ഇപ്രകാരം സംഭവിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ അതിവിടെ ഇതാ അവരുടെ മുമ്പിലായിരിക്കുന്നു. എങ്ങനെ അവർക്കത് ചെയ്യാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും? മശിഹായുടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട അടയാളത്തെ മാത്രം അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അത് മനുഷ്യപുത്രന്റെ അടയാളമാകുന്നു. അവൻ മനുഷ്യപുത്രന്റെ നാമത്തിൽ വന്നു. ഇപ്പോൾ അവൻ പെന്തിക്കോസ്ത് കാലഘട്ടത്തിൽ കൂടി പരിശുദ്ധാത്മാവിൽ ദൈവപുത്രന്റെ നാമത്തിലായിരിക്കുന്നു. അടുത്ത ആയിരം ആണ്ട് കാലത്തെ വാഴ്ചയാണ്. അവിടെ അവൻ ദാവീദിന്റെ പുത്രനാകുന്നു. ഒരേ ദൈവം തന്നെ മൂന്ന് പുത്രന്മാരിൽ, അതേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതേ ദൈവം തന്നെ. ദാവീദിന്റെ പുത്രനായിട്ടും ദൈവപുത്രനായിട്ടും, ദാവീദിന്റെ പുത്രനായിട്ടും മനുഷ്യപുത്രനായിട്ടും ദൈവപുത്രനായിട്ടും ഒരേ ദൈവം തന്നെ. എല്ലാ സമയത്തും അതവന്റെ ജോലികളുടെ മൂന്ന് വ്യത്യസ്തമായ കാര്യാലയങ്ങളാണ്. അതുപോലെ തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത് മൂന്ന് ദൈവങ്ങളല്ല, എന്നാൽ ഒരേ ദൈവമാകുന്നു. അത് മൂന്ന് നീണ്ട കാലഘട്ടങ്ങളായിരുന്നു. പിതാവായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവായിട്ടും കൂടി മൂന്ന് പ്രവർത്തന കാര്യാലയമാണ്. എന്നാൽ ഇന്നത്തെ പോലെ സമ്പ്രദായങ്ങളാൽ കുരുടരാക്കപ്പെട്ടിരിക്കുന്നു. അന്നവരായിരുന്നതുപോലെ സമ്പ്രദായങ്ങളാൽ കുരുടരാക്കപ്പെട്ടിട്ട് അവർ അത് കണ്ടിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റാത്തത്? അവർ ഒരിക്കലും കാണുകയുമില്ല. ഓർക്കുക, അത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതാകുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് അത് പറയുന്നത് നിങ്ങൾ പറഞ്ഞേക്കാം, അത് യോഹന്നാൻ ചെയ്തതുപോലെ തന്നെയാണ്, ബാക്കിയുള്ളവരും അതേപോലെ തന്നെ ചെയ്തു. ഒരാൾ ഇവിടെയും ഒരാൾ ഇവിടെയുമായി പറ്റിപ്പിടിച്ചിരുന്നു, അവരെ പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഓ ദൈവത്തിന്റെ ആട്ടിൻ കൂട്ടമേ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. കിണറ്റുകരയിലെ സ്ത്രീ മത്സ്യയുടെ അടയാളത്താൽ അവളുടെ ദിവസത്തെ തിരിച്ചറിഞ്ഞു. അവൾ വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പഴയ സഭകളിൽ അവർ ചെയ്യുന്നതായ രീതിയിൽ കൂടി അവരോടൊപ്പം വിഡ്ഢിവേഷം കിട്ടുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് തോന്നുന്നതായ എല്ലാ രീതിയിൽ കൂടെയും അവർ ജീവിക്കുകയും അവർ അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഒരുവൻ അവിടേക്ക് വരുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ആ പാവപ്പെട്ടനായ ചെറിയ മനുഷ്യൻ അക്കലറ്റുകരയിലേക്കുള്ള വഴിയിലായിരുന്നു. അവളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അവൻ വെളിവാക്കാൻ തുടങ്ങിയപ്പോൾ അവൾ നോക്കിക്കൊണ്ടിരുന്നതായ കാര്യത്തെ അവൾ കണ്ടുകിട്ടി. അവൾ ജീവിച്ചിരുന്നതായ പാപത്തെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. 400 വർഷങ്ങളോളമായിട്ട് അവർക്ക് അങ്ങനെ ഒരുവൻ ഉണ്ടായിരുന്നില്ല. നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു എന്ന് അവൾ പറഞ്ഞു. കൂടാതെ മശിഹ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ തന്നെ മശിഹ എന്നവൻ പറഞ്ഞു. അവൾ തിരിച്ചറിഞ്ഞു. ഇനിയും ഒരു ചോദ്യം അവൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ അത് തെളിയിക്കാൻ കഴിയും? അത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മശിഹ വരുമ്പോൾ അത് തന്നെയായിരിക്കും അവനും ചെയ്യുന്നത്. അവൾക്ക് തിരുവെഴുത്തുകളിൽ കൂടി അത് തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ നമുക്ക് സന്ധ്യാകാലത്തെ പ്രകാശങ്ങളിൽ കൂടിയും ഇന്നത്തെ അടയാളങ്ങളിൽ കൂടിയും അതിനെ തിരിച്ചറിയാൻ കഴിയില്ലേ? ഞങ്ങൾക്കറിയാം മശിഹ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരികയും സകലവും അറിയിച്ചു തരുമെന്ന് അവൾ പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു അവനെന്ന് അവൻ പറഞ്ഞു. ഇനിയും ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല അവൾക്ക്. അവൾ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അവൾ ചെന്ന ജനങ്ങളോട് വന്ന് കാണുവിൻ, അവൻ ഇവിടെയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾക്കിനി യാതൊരു ചോദ്യവും ഉണ്ടായിരുന്നില്ല, അത് ശരിയായി കഴിഞ്ഞിരുന്നു. കാരണം അവൾ ജീവിച്ചിരുന്ന സമയത്ത് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അവൾ അത് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ഒരു വലിയ എബ്രായക്കാരനായ നഥാനിയലും ചെയ്തത്. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന മശിഹയുടെ ഒരാളത്തെ അവൻ കണ്ടപ്പോൾ അവിടെ എത്ര പുരോഹിതന്മാരും അല്ലെങ്കിൽ മറ്റെന്തിനെയും അവിടെ ഉണ്ടായിരുന്നതിനെ അവൻ കാര്യമാക്കിയില്ല. എന്താണ് അവൻ ചെയ്തത്? അത് ജനങ്ങൾ സഭകളെ വിട്ടു പോകുന്നത് പുരോഹിതന്മാരെ ശല്യപ്പെടുത്തി. നിങ്ങളിൽ ആരെങ്കിലും അവന്റെ യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളെ പുറത്താക്കി കളയും. നിങ്ങളെ സഭയുടെ പുറത്താക്കി കളയും. അതുപോലെ തന്നെയാണ് ഇന്നും. അവന്റെ യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സഭാ സംഘടനയിൽ നിന്നും നിങ്ങളെ പുറത്താക്കി കളയും. കുരുടനായ മനുഷ്യനെ ഓർക്കുക, അവന്റെ മാതാപിതാക്കന്മാർ പോലും ഉത്തരം പറഞ്ഞിരുന്നില്ല. അവർ ഭയപ്പെട്ടിരുന്നതിന്റെ കാരണം ആരെങ്കിലും യേശുവിനെ കാണുവാനോ അല്ലെങ്കിൽ അവന്റെ യോഗത്തിൽ പങ്കെടുക്കുവാനോ ചെയ്താൽ അവർ പള്ളി പ്രശ്നനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ കുരുടനായ മനുഷ്യൻ അവന് വേണ്ടി തന്നെ പറയുവാൻ അറിയാമായിരുന്നു. ഒരിക്കൽ അന്ധനായിരുന്നു, അവന് പിന്നെ കാണാൻ കഴിയുമായിരുന്നു. ഞാൻ ഒരിക്കൽ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയും. എനിക്കൊരിക്കൽ ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഈ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ടു. സഭാ സമുദായങ്ങളെ അവരെ തുറന്നുവിടൂ, കാരണം എങ്ങനെയൊക്കെ ആയിരുന്നാലും അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. നഥാനിയൽ അതിനെ തിരിച്ചറിഞ്ഞു, അവനതറിയാമായിരുന്നു. അത് മോശയുടെ പോലെ തന്നെ തിരുവഴുത്തിലെ തെളിവുകൾ വാചനത്തെ ന്യായീകരിച്ചു. ആ ദിവസത്തേക്കുള്ള വാഗ്ദത്തമായിരുന്നു അതെന്ന് മോശയ്ക്കറിയാമായിരുന്നു, കാരണം അത് തിരുവഴുത്ത് പ്രകാരമായിരുന്നു. കാഴ്ചയ്ക്ക് അത് എത്ര അപരിചിതമായിരുന്നാലും അതൊരു കാര്യമല്ല. അവൻ പറഞ്ഞു, എനിക്കാരോട് പറയാൻ കഴിയും? മരുഭൂമിയിൽ ഞാൻ ഒരു പ്രകാശത്തെ കണ്ടുവെന്ന് ഞാൻ അവരോട് പറയും. മരുഭൂമിയിൽ വെച്ച ഒരു പ്രകാശമുണ്ടായി എന്നും അതെന്നോട് ഇവിടേക്ക് പോകാനായി പറഞ്ഞുവെന്നും എനിക്കെങ്ങനെ പറയാൻ കഴിയും? അവൻ പറഞ്ഞു, തീർച്ചയായും മോശേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുമാത്രമല്ല, മോശ അവനെ തന്നെ മിശ്രമിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മാത്രമല്ല കാണിച്ചത്. എന്നാൽ അവനവൻ അവരെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൂട്ടുകയും അവനവർക്ക് വീണ്ടും അവിടെ പ്രത്യക്ഷനാകുകയും ചെയ്തു. കൂടാതെ മോശയുടെ ശുശ്രൂഷയെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിച്ചു വേർതിരിച്ചവരുമായ അവരുടെ ഇടയിൽ ന്യായീകരിക്കുകയും ചെയ്തു. ആ പ്രവാചകൻ അവരെ വെട്ടിയെടുത്ത് സ്വതന്ത്രരാക്കി ആ രാജ്യത്ത് നിന്നും വെളിയിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ ആ അഗ്നിസ്തംഭം പിന്നെയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. സീനായ് മലനിരകളുടെ മുകളിൽ വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടു. ഇന്നത്തേതുമായിട്ട് അത് താരതമ്യപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഇതെനിക്ക് ജീവനേക്കാളും കൂടുതലാണ്. എനിക്ക് പ്രായമേറി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അസഭ്യതരെയും ദുർനടപ്പിന്റെയും സമയങ്ങൾ ദേശത്തെയും മറ്റു കാര്യങ്ങളെയും വീശിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ പിന്നിലേക്ക് എന്താണ് സംഭവിച്ചെന്ന് നോക്കുന്നു. എന്റെ ഹൃദയം മാറുന്നു കൊണ്ടുതുള്ളുന്നു. കാരണം കുറഞ്ഞെന്ന് കഴിയുമ്പോൾ കൂടാരമായി ഭവനം അഴിഞ്ഞു പോകുകയും എന്നാൽ എനിക്കവിടെയായി ഒന്ന് കാത്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ജനങ്ങളെ ഈ കാര്യങ്ങളിൽ നിന്നും വെട്ടിമുറിച്ചിട്ട് വലിക്കുവാൻ ശ്രമിക്കുകയാണ്. അവരെ വളിച്ചു വെളിയിൽ കൊണ്ടുവന്നിട്ട് ദൈവമക്തി സമ്പത്തോടുകൂടി ന്യായീകരിക്കപ്പെട്ട് നിൽക്കുന്നത് ഇരുവഴുത്തുകളാൽ കാണിക്കാൻ ശ്രമിക്കുന്നു. അത് 100,000 ജനങ്ങൾ കണ്ടിരിക്കുകയും കൂടാതെ അതിനെ സമയസമയത്തിനനുസരിച്ച് തെളിയിക്കുന്നതിനായി ഒരു ക്യാമറ കൊണ്ട് അതിന്റെ പടമെടുക്കുകയും ചെയ്തു. അനുകാരികൾ എഴുന്നേറ്റു. തീർച്ചയായും അതങ്ങനെ സംഭവിച്ചിരിക്കണം. മോശയുടെ സമയത്ത് അനുകാരികൾ എഴുന്നേറ്റിട്ട് അതേ കാര്യങ്ങൾ തന്നെ ചെയ്തു. ദൈവം പറഞ്ഞു, നീ നിന്നെ തന്നെ അവരുടെ മധ്യം നിന്നും മാറിപ്പോകുവീൻ, അവർക്ക് ചുറ്റുമായി നിൽക്കരുത്, ഞാൻ അവരെ വിഴുങ്ങിക്കളയും. ലോകത്തിനവരെ കിട്ടി, അതുപോലെ തന്നെയാണ് ഇന്നും. നേരെ തിരികെ കാശിന്റെ പദ്ധതികളിലേക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും തിരികെ പോകുന്നു.
He was
ദൈവത്തിന്റെ മഹാനായ പ്രവാചകനായ മോശയായിരുന്നു അവരെ വിടുവിക്കുന്നതിനു വേണ്ടി അവിടേക്ക് പോയത്. അവർ അതിനെ തിരിച്ചറിയുകയും അടയാളത്തെ തിരിച്ചറിയുകയും ചെയ്തു. ആ തിരുവെഴുത്തിലെ വാഗ്ദത്തം യഥാർത്ഥമായി ന്യായീകരിക്കപ്പെട്ടത് അവനായിരുന്നു. യേശുവായിരുന്നു ആ തിരുവെഴുത്തിലെ വാഗ്ദത്തം ന്യായീകരിക്കപ്പെട്ടത്. അത് ആ സ്ത്രീയോടെ ആയിരുന്നു, അല്ലെങ്കിൽ അവനായിരുന്നു അതിന്റെ വ്യാഖ്യാനം.
Jesus was the interpretation of the
തിരുവെഴുത്തിന്റെ വ്യാഖ്യാനം യേശുവായിരുന്നു. അവന്റെ സ്വന്തം ജീവൻ തിരുവെഴുത്തിനെ വ്യാഖ്യാനിച്ചിരുന്നു. ഈ സമയത്തെ സന്ദേശത്തെ നിങ്ങൾ കാണുന്നില്ലേ? നാം എവിടെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഈ സന്ദേശം സ്വയം തന്നെ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. നാം ജീവിക്കുന്നത് ഈ കാലത്തെ വ്യാഖ്യാനിച്ചിരുന്നു. അത് അതിന്റെ വ്യാഖ്യാനമാകുന്നു. യേശു ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാലത്തെ മാത്രം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. ഒരു വട്ടം ഒലിവുമലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നോക്കിക്കൊണ്ട് അവൻ ഹേ എരുശലേം എന്ന് പറഞ്ഞവൻ കരഞ്ഞു. അവൻ താഴേക്ക് നോക്കി. ഇതാദ്യമായ ഒരു താരതമ്യപ്പെടുത്തലല്ല. എന്നിരുന്നാൽ തന്നെയും ചിലപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ഏകദേശം 10 മണിക്ക് ഞാൻ ആ വ്യഭിചാരണി സഭയെ കണ്ടപ്പോഴുള്ള അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കണ്ണു നീരൊഴുക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. യെരുശലേം, ഹോ യെരുശലേം, നിന്നെ ചേർക്കുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു. എന്നാൽ നീ എന്താണ് ചെയ്തത്? ഞാൻ നിനക്ക് വേണ്ടി അയച്ച പ്രവാചകന്മാരെ നീ കൊന്നുകളഞ്ഞു. നീ അവരെ കൊല ചെയ്തു കളഞ്ഞു. കൂടാതെ ഇന്ന് സഭയിലേക്ക് അയച്ചിരിക്കുന്ന സന്ദേശത്തെ നിങ്ങളുടെ സാമുദായിക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളാൽ കൊന്നുകളയുന്നു. തിരുവെഴുത്തവരുടെ വിശ്വാസ പ്രമാണങ്ങളാൽ കൊന്നുകളയപ്പെടുന്നു. നിങ്ങളുടെ കാലത്തെ മാത്രം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് യേശു പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വളരെ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ വളരെ താമസിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് സഭകളിലായിരിക്കുന്നു. അവൾ വീണ്ടെടുപ്പിനെ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതൊരു കാര്യമല്ല. അത് നിങ്ങളുടെ തീരുമാനമാണ്, ഇതെന്റേതാണ്. നിങ്ങൾക്ക് എന്റെ തീരുമാനത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അവൾ വീണ്ടെടുപ്പിനെ കടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയായിട്ട് 5 അല്ലെങ്കിൽ 6 വർഷങ്ങൾ കടന്നിരിക്കുന്നു. ഷിക്കാഗോയിൽ വെച്ച് ഞാൻ ഓർക്കുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനുശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക. കൂടാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ, ഓർക്കുക, എന്റെ പേര് അതിനു മുമ്പിലുണ്ട്. അതവിടെ ബന്ധിച്ചിരിക്കുന്നു. അത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതാകുന്നു. 1933 നോക്കുക. ഈ അവസാന നാളുകളിൽ സ്ത്രീകൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നും എപ്രകാരം അത് പറയുന്നു. എപ്രകാരം ജനങ്ങളും എപ്രകാരം മുസോളിനിയും എങ്ങനെ അദ്ദേഹത്തിന്റെ അവസാനമാകുമെന്നത് പറയുന്നു. എപ്രകാരം ഹിറ്റ്ലർ രഹസ്യമായ രീതിയിൽ അവസാനിക്കും. എപ്രകാരം 3 സിദ്ധാന്തങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് കടന്നു വരും. എപ്രകാരം വാഹനങ്ങൾ കാഴ്ചയ്ക്ക് മുട്ട പോലെയായിരിക്കും. എപ്രകാരം സ്ത്രീകൾ കാഴ്ചയ്ക്ക് പുരുഷന്മാരുടേതായ വസ്ത്രങ്ങൾ ധരിക്കും. അവരുടേതായ അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും അവസാനം അത്തിയില കുത്തി തുന്നിയത് പോലെയായിരിക്കും. എപ്രകാരം അവരുടെ ദുർവൃത്തിയായ പ്രവൃത്തികളും ഈ ദിവസങ്ങളിൽ എപ്രകാരം അവർ പെരുമാറുമെന്നുള്ളത് നോക്കൂ. അവരെന്താണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ നേരെ മുമ്പിൽ തന്നെയായിരിക്കുന്നു. ക്രിസ്ത്യാനികളായ സ്ത്രീകൾ, ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീകൾ, അവരുടെ മേലുള്ള ദുർനടപ്പിന്റെ ആത്മാവിനെ മാത്രം തിരിച്ചറിയുക മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് സാത്താനിൽ നിന്നാണെന്നും അതാണ് അവരെ മുടി കത്തിരിച്ചു കളയാൻ ഇടയാക്കുന്നതെന്നും സാത്താൻ ഒരുവൻ മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയുള്ളൂ. അത് നിങ്ങൾക്കായുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വിരുദ്ധമായ കാര്യമാകുന്നു. അത് ഇപ്രകാരം ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നതുപോലെ തന്നെയാണ്. അവർക്കത് തിരിച്ചറിയുവാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഹോളി റോളർകാരനായ പ്രാസംഗികൻ ഇപ്രകാരം പറയുന്നു എന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു. ഇത് ഞാനല്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ വചനം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് സാധാരണ അവർക്ക് തിരിച്ചറിയുവാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. അവർ അവരെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അവനെ കർത്താവ് എന്ന് വിളിക്കുവാനും ഞാൻ ചെയ്യാനായി പറയുന്ന കാര്യങ്ങളെ ചെയ്യാതിരിക്കാനും കഴിയും? അവർക്ക് ക്രിസ്ത്യാനികളായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ അവരുടെ ന്യായിയല്ല, എന്നാൽ ഞാൻ വചനം എന്താണ് പറയുന്നത് അത് പറയുക മാത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ കർത്താവെന്ന് വിളിക്കാനും ഞാൻ ചെയ്യാനായി പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും കഴിയും? കൂടാതെ ഇതിലുള്ള മുഴുവൻ വചനവും യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. നിങ്ങൾ എന്നെ കർത്താവെന്ന് എങ്ങനെ വിളിക്കുന്നു? അത് സാത്താനാണെന്ന് മാത്രം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു ദുർനടപ്പിന്റെ ആത്മാവാകുന്നു. ചില കാഴ്ചയ്ക്ക് ഭംഗിയുള്ള സ്ത്രീകൾ അവിടെ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസഭ്യമായ സ്ഥലം നഗ്നരായ സ്ത്രീകളുടേത് ഇന്ത്യയിലെ ജെഫർസൺ വില ആകുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഹോളിവുഡിൽ പോയിട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, ലോകം മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ രീതിയിലുമുള്ള വൃത്തികേടും കണ്ടിട്ടുണ്ട്. അത് ഞാൻ പാരീസിലും കണ്ടിട്ടുണ്ട്, ഞാനത് ഇംഗ്ലണ്ടിലും കണ്ടിട്ടുണ്ട്. അത് ഇവരുടെ എല്ലാം മുഖ്യതയാണ്. ഒരു ദിവസം ഇംഗ്ലണ്ടും സമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോകുന്നതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് അതിനെ അർഹിക്കുന്നു. വൃത്തികേടും അഴുക്കും അത് ലോകത്തിലെ ദുർനടപ്പ് കെട്ടിക്കിടക്കുന്നതിന്റെ കുഴിയാകുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം തിരുവെഴുത്തുകളെ നിഷേധിക്കുന്ന ജനങ്ങളാകുന്നു. അവൾ സത്യത്തെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നതിനാൽ അപ്രകാരമായി തീർന്നിരിക്കുന്നു. ബില്ലി ഗ്രഹാമിന് അദ്ദേഹത്തിന്റെ ഭാര്യ പാർക്കിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരേണ്ടേ വന്നുവെന്ന് പറഞ്ഞു. പുരുഷനും സ്ത്രീയും തമ്മിലും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ലൈംഗിക കാര്യങ്ങൾ എല്ലാവരും കാണത്തക്കൊണ്ടും പാർക്കിൽ വെച്ച് തന്നെ നടക്കുന്നു. അവൾ അതിന്റെ കുഴിയാകുന്നു. അതുപോലെ തന്നെ ഫ്രാൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള ലോകം മുഴുവനും അതുപോലെ തന്നെയായി തീർന്നിരിക്കുന്നു. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെയായിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാം നായകനായിരിക്കുന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവരെ മുടി കത്തിരിക്കുവാനും നിക്കർ ധരിപ്പിക്കുവാനും അയഞ്ഞ കാലുകൾ ധരിപ്പിക്കുവാനും പുകവലിപ്പിക്കാനും ഇടയാക്കുന്നു. എന്നിട്ട് അവരെ തന്നെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നു. സഹോദരി, നിങ്ങളത് തിരിച്ചറിയുന്നില്ലേ? അല്ലെങ്കിൽ ഒരു സ്ത്രീ ഞാൻ അർത്ഥമാക്കിയത് ക്ഷമിക്കണം, എന്റെ സഹോദരി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല. നിങ്ങളത് സാത്താനാണെന്ന് തിരിച്ചറിയുന്നില്ലേ? എന്നാൽ പഴയകാലത്തെ യഹൂദന്മാരെ പോലെ ന്യായീകരിക്കപ്പെട്ട വചനത്തെ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഇതെല്ലാം ശരിയാണ്, ഇതിൽ യാതൊരു കുഴപ്പമില്ലെന്ന് പറയുന്ന നിങ്ങളുടെ സഭാ സമുദായത്തിന്റെ സമ്പ്രദായങ്ങളിൽ തന്നെ നിങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയും നിങ്ങൾ മേലോട്ടും താഴോട്ടും ചാടുകയും ആത്മാവിൽ പാടുകയും എന്നിട്ട് നിങ്ങളുടെ മുടി കത്തിരിക്കുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഞാൻ പിശാചിക്കളെയും മന്ത്രവാദികളെയും ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ അന്യഭാഷയിൽ സംസാരിച്ചും വ്യാഖ്യാനം ചെയ്തും മേലോട്ടും താഴോട്ടും ചാടിയും ആത്മാവിൽ തുള്ളുന്നതായും കണ്ടിട്ടുണ്ട്. എന്നിട്ട് മനുഷ്യന്റെ തലയോട്ടിൽ രക്തം കുടിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ശപിക്കുന്നതായും കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാൻ ഞാനൊരു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ഹാലലൂയ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? സഭ എന്നത് വചനമാകുന്നു എങ്കിൽ വചനം പറയുന്നു, നിങ്ങളത് ചെയ്യുന്നത് ഒരു ലജ്ജാകരമായ കാര്യമാകുന്നു. പുരടന്മാരെ, ഒരു കൂട്ടം പരീക്ഷന്മാരെ നിങ്ങൾ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രകാരം നരകത്തിലേക്ക് നയിക്കുന്നു. ഒരു നേരത്തെ നിങ്ങളുടെ ആഹാരത്തിന്റെ ടിക്കറ്റ് പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ ഇപ്രകാരം എന്തെങ്കിലും വന്ന് തുടങ്ങിയാൽ നിങ്ങളുടെ സഭാ സമുദായത്തിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളി ചെയ്യപ്പെടുകയും കപട വിശ്വാസികളായി നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ലജ്ജിച്ചിരിക്കുക. ഇപ്രകാരം ഈ നാഴിക നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയും നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായങ്ങളാൽ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. കുരുടന്മാരായി നിങ്ങൾ അതിന് എങ്ങനെ ധൈര്യപ്പെടുന്നു? നിങ്ങൾ കുരുടന്മാരാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നില്ലേ? നിങ്ങൾ കുരുടന്മാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. കൂടാതെ നിങ്ങൾ നഗ്നരും നിർഭാഗ്യനും അരിഷ്യനും കുരുടനും അങ്ങനെ അറിയാതിരിക്കുകയും ചെയ്യുന്നു. ഈ നഗരത്തിൽ ഏറ്റവും വലിയ സഭ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴും നിങ്ങൾ അതും ഇതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം ബൈബിൾ പറയുന്നു നിങ്ങൾ ദരിദ്രനും കൂടാതെ നിങ്ങൾ കുരുടനുമാകുന്നു. എന്നാൽ അവനെപ്പോഴും വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് നിങ്ങളുടെ കണ്ണിൽ എഴുതുവാൻ കുറച്ച് ലേബം നിങ്ങൾക്ക് വിൽക്കുവാനായി ശ്രമിക്കുന്നു. നിങ്ങൾക്ക് വിൽക്കുവാനല്ല, എന്നാൽ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കില്ല, അത് തിരുവഴുത്തിനെ നിറവേറ്റുന്നു. ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ജനങ്ങളെ? നിങ്ങൾ ഈ നാഴികയെ തിരിച്ചറിയുന്നുണ്ടോ? അടയാളങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? ഈ സ്ത്രീകൾക്ക് അത് സാത്താനാണെന്ന് മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതൊരു മതത്തിന്റെ പേരിലുള്ള അസഭ്യമായ സാത്താനാണ്. അവനെല്ലാം ഇപ്പോഴും അതേ രീതിയിലായിരുന്നു. അവനൊരു ഈശ്വര ഭക്തിയുള്ള വ്യക്തിയായിട്ട് എല്ലാ പ്രവാചകന്മാരുടെ അടുക്കൽ വന്നു, എല്ലാ വിശുദ്ധന്മാരുടെ അടുക്കൽ വന്നു, അവൻ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. ഈ അവസാന നാളുകളിൽ അവൻ എത്രമാത്രം അടുത്തായി വരുമെന്ന് ബൈബിൾ പറയുന്നു. അവിടെ പെന്തിക്കോസ്തുകാർ പോലും കഴിയുമെങ്കിൽ ആ പെന്തിക്കോസ് സഭകളിലുള്ള വൃതന്മാരെ പോലും തെറ്റിച്ചു കളയും. അവൻ പറഞ്ഞു, എന്നാൽ ചുരുക്കം പേർ മാത്രം. കാരണം വാതിലെടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കാരണം നോഹയുടെ കാലത്തെ പോലെ അവിടെ 8 പേർ മാത്രം രക്ഷിക്കപ്പെടുകയും മനുഷ്യപുത്രന്റെ വരവെങ്കിലും അതുപോലെ തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏത് സമയത്താണ് നാം ജീവിക്കുന്നത്? നിങ്ങളെ നാഴികയെ തിരിച്ചറിയുന്നുണ്ടോ? ആ ദിവസത്തെ തിരിച്ചറിയുന്നുവോ? ഞാൻ നിങ്ങളുടെ അധിക സമയം എടുക്കുന്നു, എന്നാൽ ഞാൻ കുറച്ചുകൂടി നിമിഷം എടുക്കുന്നതാണ്. അത് അവരെ അവരുടെ മുടി കത്തിരിക്കുവാൻ ഇടയാക്കുന്നു. ഓ, ഞങ്ങളുടെ സഭ അതിനെ വലിയ കാര്യമാക്കുന്നില്ല എന്ന് നിങ്ങൾ പറയും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ കുരുടന്മാരാകുന്നു. അതുകൊണ്ട് തലമുടി കത്തിരിക്കുന്നതിൽ യാതൊരു ഹാനിയുമില്ല. എന്നാൽ ബൈബിൾ പറയുന്നു അങ്ങനെയുണ്ടെന്ന്. സ്ത്രീ മുടി കത്തിരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് പോലും അപമാനകരമായ ഒരു കാര്യമാണ്. ഒരു സ്ത്രീ മൂടുപടമിട്ടിരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അവളുടെ മുടി തന്നെ അവൾക്ക് മൂടുപടമാണെന്ന് ബൈബിൾ പറയുന്നു. ഒരു തൊപ്പിയല്ല, അവളുടെ മുടിയാണ് മൂടുപടം. എന്റെ കാലിലെ ചെരുപ്പൂരുന്നതിന് പകരം ഞാൻ തൊപ്പി ഊരിയേക്കാം എന്ന് മോശം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അത് പ്രാവർത്തികമാകയില്ല. ചെരുപ്പൂരി കളയുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് ചെരുപ്പ് തന്നെയാകുന്നു എന്ന് ദൈവം അർത്ഥം വയ്ക്കുന്നു. അവൻ മുടി എന്ന് പറയുന്നു, ഒരു തൊപ്പി എന്നല്ല. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവൻ അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് തീർച്ചയാണ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവൻ എന്താണ് പറഞ്ഞത് അതിനെ തന്നെ അവൻ അർത്ഥമാക്കുന്നു. ഇരുവഴുത്ത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല, നിങ്ങളുടെ സഭാ സമുദായത്തിന് വേണ്ടിയാണെന്ന് അത് അർത്ഥമാക്കുന്നില്ല. അതെന്താണ് പറയുന്നത് അതിനെ തന്നെ യഥാർത്ഥമാക്കുന്നു. കൂടാതെ അവൻ തന്നെ സ്വയം അതിന്റെ വ്യാഖ്യാതമാകുന്നു. നിങ്ങൾ പറയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ എനിക്കറിയാമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമായിരിക്കും എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ ദൈവം എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. മനസ്ത്രീകളെ അതെന്താകുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, അതെ, നിങ്ങൾക്കത് തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനസ്ത്രീ അല്ല ഒരു സ്ത്രീ. ഞാൻ ബ്ലൂ ബാറിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഒരു അടയാളം രേഖപ്പെടുത്തിയിരുന്നത് ഞാൻ കണ്ടിരുന്നു. അത് 5-ാമത്തെ തെരുവിലുള്ള ഏതോ ഒരു ബിയറിന്റെ സൽക്കാരശാലയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മേശകളെന്ന് എഴുതിയിരുന്നു. ഞാൻ ഒരു വട്ടം അവിടെ നിന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് ഒരിക്കലും നിങ്ങൾക്കുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു മാന്യസ്ത്രീ അപ്രകാരമുള്ള സ്ഥലങ്ങളിൽ പോവുകയില്ല. ഒരു സ്ത്രീ പോയെന്നിരിക്കാം, എന്നാൽ ഒരു മാന്യസ്ത്രീ പോകുകയില്ല. ഒരു സ്ത്രീയുടെ ദുർവൃത്തിയായ നടപ്പിനാലാണ് ഈ ലോകത്തിന്റെ വീഴ്ച തുടങ്ങിയെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ അവസാനം സ്ത്രീയുടെ ദുർവൃത്തിയായ നടപ്പിനാൽ തന്നെ ആയിരിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? കൂടാതെ സഭയും ഒരു സ്ത്രീയാൽ പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീകമായ രീതിയിൽ സംസാരിക്കുമ്പോൾ സഭയും ഒരു സ്ത്രീയാകുന്നു. ആത്മീകമായ രീതിയിൽ സംസാരിക്കുമ്പോൾ മണവാട്ടിയും അതുപോലെ തന്നെ ഒരു സ്ത്രീയാകുന്നു. സഭയുടെ ദുർവൃത്തി എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? ദൈവം തരുന്നതായ ദർശനങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും നോക്കുക. ആ ദർശനങ്ങൾ സത്യമാകുന്നു. ഒരു ടേബിൾ കൂടി എന്റെ ബൈബിൾ നിങ്ങൾക്ക് വേണ്ടി എന്റെ ഹൃദയത്തിലാക്കിയിരിക്കുന്നു. ശ്രോതാക്കൾക്ക് അത് കാണാൻ കഴിയും. ഞാനത് കണ്ടിരിക്കുന്നു. അത് സത്യമാണെന്ന് സർവശക്തനായ ദൈവം അറിയുന്നു. ഇതുവരെയും മുമ്പ് ഒരിക്കലും അതിനെ അറിഞ്ഞിരുന്നില്ല. അവൾ നഗ്നയായിരിക്കുകയും അങ്ങനെ അവൾ അറിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. അവൾക്ക് അവിടെ അതൊരു വലിയ സമയമായിരുന്നു. നിങ്ങൾ അവിടെയാകുന്നു. എന്നാൽ ആ ചെറിയ മണവാട്ടിയുടെ കൂട്ടം ദൃശ്യത്തിലായപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു. അത് അൽഫയും ഒമേഗയും ആകുന്നു. സാത്താൻ അത് ചെയ്യുന്നു. എന്നാൽ പിൻകാലങ്ങളിലെ യൂതന്മാരെ പോലെ അവർ വചനം കാണുമ്പോൾ, കൂടാതെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. നിങ്ങൾ എന്നെയും എന്റെ സേവയെയും കുറിച്ച് നിശ്ചയമില്ലാതെ കുഴുങ്ങിയിരിക്കുന്നു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്റെ സന്ദേശം എന്താണെന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുന്ന വചനങ്ങളെ വിശ്വസിക്കുക. ഈ മനുഷ്യനെ ഞങ്ങളുടെ മേലധികാരിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ പട്ടക്കാരനും മറ്റെല്ലാം ഉണ്ട്. എങ്കിൽ മുമ്പോട്ട് പോയിക്കൊള്ളുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും ഇത് വളരെ താമസിച്ചിരിക്കുന്നു. നോക്കൂ, സാമുദായിക സഭാ സമ്പ്രദായങ്ങൾ അതെല്ലാം ശരിതന്നെ എന്ന് പറയുകയും അവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നതിലും കൂടുതലായി നിങ്ങൾ മനുഷ്യരുടെ വചനത്തെ വിശ്വസിക്കുന്നു. 2 തിമോത്തിയോസ് 3 എന്ന് സഭകൾ തിരിച്ചറിയുന്നില്ല. ഈ തിരുവെഴുത്തുകളെ ചിലർ കുറിച്ചെടുക്കുന്നതായി ഞാൻ കാണുന്നു. ഇപ്പോൾ ഈ തിരുവെഴുത്തുകളെയെല്ലാം ഞാൻ ഇവിടെ നിന്നും ഉദ്ധരിക്കുന്നതേ ഉള്ളൂ. ആരെങ്കിലും തന്റെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുവാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി വേദഭാഗങ്ങൾ എനിക്ക് അവരെ കാണിക്കാൻ കഴിയും. 2 തിമോത്തിയോസിന്റെ 3 അവർ തിരിച്ചറിയുന്നില്ല. അവിടെ അവർ ഇപ്രകാരം പറയുന്നു, അവസാന നാളുകളിൽ മനുഷ്യൻ സ്വസ്നേഹികളും നിഗളികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരും അഹങ്കാരികളും ദൂഷകന്മാരും ഇണങ്ങാത്തവരും സൽഗുണദേഷികളും. അത് മണവാട്ടിയോടാകുന്നു. നോക്കൂ, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അങ്ങനെയുള്ളവർ വീടുകളിൽ നൂണുകടക്കുകയും പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും നാനാമോഹങ്ങൾക്കും അധീനരായ പെണ്ണുങ്ങളെ, എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നു. ഒരിക്കലുമില്ല, അവരത് പ്രാപിക്കില്ല, അവരത് ചെയ്യുകയില്ല. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. കുരുടന്മാരെ, പരീശന്മാരെ, നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നില്ലേ? ഞാൻ കോപിക്കുകയല്ല, എന്നാൽ ഞാനതിനെ ആണിയടിച്ചുറപ്പിക്കുകയാണ്. സഭയും അതിനെ തിരിച്ചറിയുന്നില്ല. സ്ത്രീകൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളാകുന്നു. നാനാമോഹങ്ങൾക്കും അധീനരായിരിക്കുന്നു. അത് ഹോളിവുഡും അതുപോലെ ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും, മുടികത്തിരിച്ചവരും നിക്കറധരിക്കുന്നവരും ആഡംബരം നടത്തുന്നവരും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുചിതമായിരിക്കുന്നു. അന്ത്യനാളുകളിൽ സ്ത്രീകൾ ഒരു വലിയ ഭാഗം ജോലിയും സ്ത്രീകളുടെ ആകുന്നു. നിങ്ങൾക്കറിയാമോ, ഈ വലിയ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ കർത്താവിന്റെ മുമ്പിൽ ആ മനോഹരമായ ശാഖയായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഞാനത് എടുക്കുന്നതാണ്. ഈ ദിവസത്തേക്ക് വരാനിരിക്കുന്ന വലിയ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് ദൈവം എന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ കാണാനിടയാകട്ടെ. അവൾ മനോഹരിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ കളിയാക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഒരു കൂട്ടം അർദ്ധനഗ്നരായ സ്ത്രീകൾ, ഒരു തള്ളപ്പട്ടിയെക്കാളും അവളുടെ സദാചാരം താഴെയായിരിക്കുന്നു. അവർ ഒരു നീണ്ട വസ്ത്രം ധരിച്ച പ്രായമേറിയ ഒരു സ്ത്രീയെ നോക്കി കളിയാക്കിയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, സ്വല്പം ഞെളിഞ്ഞു പിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾക്കതിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത എന്തോന്ന് അവരിലുണ്ട്. അവർക്ക് സദാചാരമുണ്ട്, നിങ്ങൾക്കതിന്റെ പേര് പോലും അറിയില്ല. നിങ്ങൾക്കത് നിങ്ങളുടെ വളർത്ത് തൊട്ടിൽ നിന്ന് വെച്ചത് തന്നെ മിക്കവാറും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തെറ്റും ശരിയും എന്താണെന്ന് പോലും തന്നെ നിങ്ങൾക്കറിയില്ല. എന്നാൽ അവർ അതറിയുന്നു. നിങ്ങൾക്കതിനെ കുറിച്ച് യാതൊന്നും തന്നെ അറിയാൻ പാടില്ലാത്ത എന്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അവളെ പഴയകാലത്തെ പരിഷ്കാരിത്തി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കതിനെ കുറിച്ച് യാതൊന്നും തന്നെ അറിയാൻ വയ്യാത്ത എന്തോന്ന് അവർ അറിയുന്നു. മാന്യതയുടെ സ്വത്ത് അവൾക്ക് അവരുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾക്കതിന്റെ ഒരു വാക്ക് പോലും അറിയില്ല. നിങ്ങളുടെ അമ്മ അപ്രകാരം നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ പാസ്റ്റർ അതിനെ അനുവദിച്ചിരിക്കുന്നു. അവന്റെ നിലപാട് എന്താണെന്നുള്ളതിനെ അത് കാണിക്കുന്നു. അവനെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ വെച്ച് തന്നെ പ്രസംഗിക്കുന്നു. നോക്കൂ, നിങ്ങൾ എവിടെയാകുന്നുവെന്ന്. അതെ, ഈ സഭകൾ എല്ലാ തിരുവെഴുത്തുകളും നിവൃത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. അങ്ങനെ അത് നിവൃത്തിയായിരിക്കുന്നു. ശ്രദ്ധിക്കുക, NS മെമ്പേഴ്സും മോശം എതിർത്ത് നിന്നതുപോലെ അവർ നേരെ അവിടേക്ക് കടന്നു വരും. ഇപ്പോൾ അവൻ മെത്തഡിസ്റ്റുകാരെയും ബാപ്റ്റിസ്റ്റുകാരെയും കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അവർ ഈ ദൃശ്യത്തിന് വെളിയിലായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ NS മെമ്പേഴ്സും മോശം അഹരോനെയും എതിർത്ത് നിന്നതുപോലെ, അതുപോലെ തന്നെ ഇവരും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമായി ഇവർ സത്യത്തെ മറത്തു നിൽക്കുന്നു. കൂടാതെ വേദപുസ്തകത്തിലുള്ള ഉപദേശങ്ങൾക്ക് പകരം സഭയുടെ ഉപദേശങ്ങളിലേക്കും വിശ്വാസ പ്രമാണങ്ങളിലേക്കും വിക്രിയമാക്കപ്പെട്ടിരിക്കുന്നു. മോശം ചെയ്യുന്നത് എന്തും ചെയ്യുവാൻ NS മെമ്പേഴ്സിനും കഴിയുമായിരുന്നു. നോക്കൂ, എൻഎസിനെ പോലെ അവിടെ സാദൃശ്യമായിട്ടുള്ളതിനെ നോക്കൂ. എൻഎസ് മെമ്പേഴ്സ് മോശം എതിർത്ത് നിന്നത് പോലെ തന്നെ ഇവരും സത്യത്തെ സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമായി ഇവരും എതിർത്ത് നിൽക്കുന്നു. അവരുടെ അയൽവക്കത്ത് പോലും അടുപ്പിക്കുകയില്ല, കൂടാതെ അതുമായി സഹകരിക്കുക പോലുമില്ല, അതുമായി യാതൊന്നും ചെയ്യാനില്ല. എന്നാൽ അവരുടെ ബുദ്ധികേട് വെളിപ്പെടുമെന്ന് പറയുന്നു. മണവാട്ടി അവളുടെ സ്ഥാനത്ത് എടുത്തിട്ട് ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ അത് വെളിപ്പെടും. വിഷമിക്കണ്ട, അത് മോശയെ പോലെ അവൻ ഇസ്രായേൽ മക്കളെ എടുത്തുകൊണ്ട് മിസ്രയിമിൽ നിന്ന് വെളിയിലായി കഴിഞ്ഞപ്പോൾ മിസ്രയും മുങ്ങിപ്പോയി. ശരിയാണത്, യേശു പറഞ്ഞു എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകുന്നു. ആ കാരണത്താൽ തിരുവെഴുത്തെല്ലാം നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. അവർ അവനോട് നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തന്നെ ന്യായപ്രമാണത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ അവരെ നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് പറയുന്നു, അങ്ങനെ ആകുന്നതാനും. എങ്കിൽ ഞാൻ ദൈവപുത്രനാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ എങ്ങനെ കുറ്റം പറയുവാൻ കഴിയും? ദൈവശ്വാസീയമായി തിരുവെഴുത്തുകളെല്ലാം തന്നെ വെളിപ്പെടേണ്ടിയിരിക്കുന്നു, അതെല്ലാം തന്നെ പൂർത്തിയാകേണ്ടിയിരിക്കണം. നോക്കൂ, അവിടെ അത് കാണാൻ വയ്യാത്ത വിധം അവർ അന്ധരായിരുന്നു. ദൈവത്തിന്റെ വചനത്താൽ എടുക്കപ്പെട്ടിരിക്കുന്നതിന് പകരം മനുഷ്യന്റെ വാക്കുകളാൽ എടുക്കപ്പെട്ടിരുന്നു. അതാണ് സ്ത്രീകളെ അത് ചെയ്യാനിടയാക്കുന്നത്, അതാണ് പ്രസംഗിയരെ അത് ചെയ്യാനിടയാക്കുന്നത്. യേശുവിന് പകരം അവർ ബിഷപ്പുമാരാൽ എടുക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ പൈസയുടെ സഞ്ചിയോടുകൂടി അവർ എടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ സഭയാണത്. ഞാൻ ജനപ്രീതിയുള്ളവനാണോ എന്ന് നോക്കൂ. ജെഫർസൺ വില്ലയിലെ തന്നെ ജനങ്ങളെ എടുത്തു നോക്കൂ. ഇവിടെ ജെഫർസൺ വില്ലയിലുള്ള ഈ ചെറിയ കൂട്ടത്തെ കൊണ്ട് ഈ ടാബർനക്കളിൽ നിന്നും ജെഫർസൺ വില്ലയിലേക്ക് പുറത്തുള്ളവരെ ഇന്ന് രാവിലെ സമയം എന്തുമാത്രം എടുക്കുവാൻ കഴിയും? എന്റെ വശമല്ലെങ്കിൽ എനിക്ക് അരഡസൺ പോലും ആളുകൾ പ്രസംഗിക്കാനായില്ല. എന്താകുന്നു അത്? ദേശമൊട്ടാകെ നിന്നാണ് അവൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂയോർക്ക് തൊട്ട് മസാച്യൂസെറ്റ് വരെയും, അവിടെ നിന്ന് ബോസ്റ്റണിലേക്കും മൈലിലേക്കും, അങ്ങനെ സമുദ്രം കടന്ന് ജോർജിയയിലേക്കും അൽബാമയിലേക്കും, അങ്ങനെ ചുറ്റുപാടുമുള്ള രാജ്യം മുഴുവനുമാണ് അവർ ഒത്തൊരുമിച്ച് കൂടുന്നു. ആമേൻ. It shall be light about the evening time. സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. അവർക്ക് സന്ധ്യാസമയത്തോ വെളിച്ചത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അതാണ് കാരണം. അവളത് തിരിച്ചറിയുന്നില്ല, അവൾ അത്രമാത്രം അന്ധയായിരിക്കുന്നു. അവൾ അങ്ങനെ ആയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ശാസ്ത്രത്തിൽ അവളുടെ സ്ഥാനം ഈ ലോകത്തിൽ കിട്ടിയിട്ട് ഏകദേശം 40 വർഷങ്ങളിലധികമായിരിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ ലോകമഹായുദ്ധം നടന്നപ്പോൾ അവർ റഷ്യ അവഗണിച്ചു കളഞ്ഞു. സഹോദരൻ റോയ്ക്കറിയാം, വെറും ഒരു കൂട്ടം അക്ചർ മാത്രമായിരുന്നു അവർ. മുഖത്ത് മുഴുവൻ താടിയോടുകൂടിയ വലിയ പ്രായമേറിയ സൈബീരിയക്കാരായിരുന്നു. കൂടാതെ ഇടത്തെക്കൈയും വലത്തെക്കൈയും തമ്മിൽ അറിയില്ലായിരുന്നു. അത് ശരിയാണ്, അതായിരുന്നു റഷ്യ. എന്നാൽ റഷ്യ അവരുടെ സ്ഥാനത്തെ തിരിച്ചറിഞ്ഞു. തിരുവഴുത്തിനെ നിവൃത്തിയാക്കേണ്ടതിനായിട്ട് അവൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള എന്റെ പ്രവചനം നിങ്ങൾക്കറിയാമല്ലോ. എപ്രകാരം അവരെല്ലാം കൂടി കമ്മ്യൂണിസത്തിലേക്ക് ഒന്നിച്ചുകൂടും. ഇപ്പോൾ അവരാണ് ശാസ്ത്രത്തിൽ ലോകത്തെ നയിക്കുന്നത്. നാം അവരിൽ നിന്ന് വളരെ പിമ്പിലായിരിക്കുന്നു. ബാക്കിയുള്ള ലോകമെല്ലാം അവരുടെ പിന്നിലായിരിക്കുന്നു. അവരവരുടെ സ്ഥാനത്തെ നയിക്കുന്നു. അവർക്കും സ്വല്പം ബുദ്ധിയുണ്ടെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടായിരുന്ന 6 ഇന്ദ്രിയങ്ങളാണ് ഇന്നുമുള്ളത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് അവനുണ്ടായിരുന്ന ഈ ഇന്ദ്രിയങ്ങളാലാണ് ഈ ഭൗമിക വാസസ്ഥലവുമായി അവൻ ബന്ധപ്പെട്ടിരുന്നത്, കൂടാതെ ദൈവത്തെ സേവ ചെയ്തിരുന്നതും. എന്നാൽ കഴിഞ്ഞ 75 വർഷക്കാലമായിട്ട് ആ മനുഷ്യൻ കുതിരയിൽ നിന്നും കുതിരവണ്ടിയിൽ നിന്നും ഒരു ബഹിരാകാശ സഞ്ചാരിയായിരിക്കുന്നു. എന്തുകൊണ്ടാണത്? ദൈവത്തിലുള്ള അവന്റെ വിശ്വാസത്തിൽ നിന്നും തിരിഞ്ഞിട്ട് അതിനെ അവന്റെ ഇന്ദ്രിയങ്ങളിലേക്കും ഒരു മനുഷ്യനായിരിക്കും അവനുള്ള കഴിവുകളിലേക്കും അത് തിരിച്ചു. നിങ്ങളത് ശ്രദ്ധിക്കുന്നുവോ? അവൻ ദൈവത്തെ വിശ്വസിക്കുന്നതിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ സ്വയം അവനിൽ തന്നെ വിശ്വസിക്കുന്നു. അതിപ്രകാരം വാഷിംഗ്ടണിലുള്ള അവിശ്വാസിയായ സ്ത്രീ ഈ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തിയതുപോലെയാണ്. എന്താണ് അവരുടെ പേര്? മുഴെ. നമുക്ക് കരസേനയും നാവികസേനയും ഉള്ളിടത്തോളം കാലം ഈ പഴയ യഹോവയെ നമുക്ക് ആവശ്യമില്ല എന്ന് അവൾ പറഞ്ഞു. നമുക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. അത് യഹോവയല്ലെങ്കിൽ എനിക്കതുമായി യാതൊന്നുമില്ല. കരസേനയും നാവികസേനയും മുങ്ങട്ടെ, അത് മുങ്ങിപ്പോകും. എന്നാൽ യഹോവ എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ ഒരു ഭാഗമായിട്ട്, അവന്റെ ഒരു പുത്രനായിട്ട് ഞാൻ നിൽക്കുന്നതോടത്തോളം ഞാൻ അവനോടൊപ്പം എന്നേക്കും നിലനിൽക്കും. എന്റെ വിളിയാലോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്താലോ അല്ല, എന്നാൽ അവന്റെ ഇഷ്ടത്താലാകുന്നു. എനിക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. അവനൊരുവനാകുന്നു. എനിക്കവനെ തരിക അല്ലെങ്കിൽ എനിക്ക് മരണത്തെ തരിക. രാജ്യങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യട്ടെ, യഹോ എന്നേക്ക് നിലനിൽക്കുന്നു. അവനത് യുഗങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. റോമ സാമ്രാജ്യം വീഴുകയും മിസ്രയും വീഴുകയും അതുപോലെ ബാക്കിയുള്ളതെല്ലാം നിലം പതിക്കും. അപ്പോഴും അവൻ യഹോവയായി തന്നെ നിൽക്കുന്നു. ഓ ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ അതുപോലെ തോന്നുന്നു. റഷ്യ അവളുടേതായ സ്ഥാനത്ത് വന്നതിന്റെ കാരണം അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിപ്രകാരം ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശത്ത് എത്തേണ്ടതുപോലെ തന്നെയാണ്. ദൈവത്തിന് ഇസ്രായേലിനെ കാഹളനാഥ ഉത്സവത്തിനായിട്ട് തിരികെ ഓടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന് വേണ്ടി ദൈവത്തിന്റെ രക്ഷയും അവിടേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു. അവർ ചെയ്യുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന അതേ കാര്യം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മനുഷ്യൻ 6 ഇന്ദ്രിയങ്ങളുണ്ട്. അതുമായിട്ട് അവൻ കുതിരയെയും കുതിരവണ്ടിയോടും കൂടി ദൈവത്തിൽ വിശ്വസിച്ചും കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ 75 വർഷങ്ങളായിട്ട് അവൻ ദൈവത്തെ വിശ്വസിക്കുന്നതിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭരണഘടനയിൽ ഒപ്പിടുമ്പോൾ അവർ ചെയ്തതിനെല്ലാം തുടക്കത്തിൽ അവർ ദൈവത്തെ വെച്ചു. ഇപ്പോൾ അവർക്കൊരു യോഗം പോലും പോയില്ല, കൂടാതെ അവർ ഒരിക്കലും പേര് പോലും എടുക്കുന്നില്ല, അവന്റെ പേര് പോലും എടുക്കുന്നില്ല. എന്നാൽ അവരുടെ ശാസ്ത്രത്തിന്റെ ഔന്നത്യത്തിൽ അവർ അത്രമാത്രം ആശ്രയിക്കുന്നു, കൂടാതെ അവരുടെ ശാസ്ത്രത്തിന്റെ കൌശലത്തിലും ആശ്രയിച്ചിരിക്കുന്നു. ഒരു കൂട്ടം മര്യാദയില്ലാത്തവരായിരിക്കുന്നു. അത് യഥാർത്ഥമായി ശരിയാണ്. ബൈബിളിന്റെ അജ്ഞതയിൽ ഈ ലോകം മുഴുവൻ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. ഈ മുഴുവൻ ലോകവും ദൈവത്തിൽ നിന്നും തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതിനെല്ലാം പുറമെ സഭാ സമുദായങ്ങളുടെ സംഘടനകളും അവരുടെ സെമിനാരികളും മര്യാദയില്ലാതെയും അങ്ങനെ എല്ലാം ആയിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രവാചകന്റെ വചനത്താൽ ഒരു മണവാട്ടിയെ വെട്ടിയെടുത്തിരിക്കുന്നു. അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്ന അതേ കാര്യത്തിൽ നിന്നും അവൻ വെട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു. അവർ മനുഷ്യരുടെ മാനുഷിക ബുദ്ധിയിൽ ആശ്രയിക്കുന്നു. അവരുടെ മനുഷ്യ ശാസ്ത്രം അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ദൈവത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഒരിക്കൽ വിശ്വസിച്ചിരുന്നതായി അവനെ വിട്ടുകളഞ്ഞിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദൈവത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവർ അവരെ സ്കൂളുകളിൽ നിന്ന് പോലും പുറത്താക്കിയിരിക്കുന്നു. കാരണം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവനെ കുറിച്ച് കേൾക്കുവാൻ പോലും കഴിയുന്നില്ല. അവർ അവനെ സ്കൂളിൽ നിന്നും തള്ളി പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ അവർ അവരുടെ കാശിന്റെ നോട്ടുകളിൽ നിന്നും അതിൽ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അതെടുത്തു കളയുന്നു. അവർ അവരുടെ കൊടിയിലുള്ള പ്രതിജ്ഞയുടെ പ്രസ്താവനയെ ദൈവത്തിൽ ഒരു രാജ്യമാകുന്നു എന്നതും എടുത്തു കളഞ്ഞിരിക്കുന്നു. അവർ അതിനെയും എടുത്തു കളയാൻ ശ്രമിക്കുന്നു. നോക്കൂ, അവർ അവരുടെ സ്വന്തം തോന്നലുകളിലേക്കും സ്വന്തമായ ബോധങ്ങളിലേക്കും പോയിരിക്കുന്നു. എന്തുകൊണ്ടാൽ കഴിഞ്ഞ 75 വർഷകാലത്തിനുള്ളിൽ അവൻ അവന്റെ വിവേകത്തിൽ ഒരംശം പോലും മാറിയിട്ടില്ല. അവനിപ്പോഴും ആദ്യയിൽ ദൈവം സൃഷ്ടിച്ച അതേ മനുഷ്യൻ തന്നെയാകുന്നു. എന്നാൽ ഈ അവസാന നാളുകളിൽ നാം എവിടെയാകുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? സഭ ദൈവത്തിൽ നിന്ന് മതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ജനത്തിന് പകരം സെമിനാരിയിലേക്കും അനുഭവങ്ങളിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവരുടെ യോഗങ്ങളിലും അവരുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇനിയും യാതൊന്നിലും തന്നെ അവനെ തിരിച്ചറിയ പോലും തന്നെ ചെയ്യുന്നില്ല. ഇസ്രായേൽ കഴിഞ്ഞ 25 വർഷങ്ങളിൽ അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടിരുന്ന പോലെ എന്തോ അവരെ അവരുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. മറ്റെല്ലാത്തിനെ പോലെയും അവർ കഷ്ടമനുഭവിക്കുകയും ഈ കാലങ്ങളുടെ കീഴിൽ അവർ രക്തസാക്ഷികളാകുകയും ചെയ്തു. എന്നാൽ അവർ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. എന്തിനാണെന്ന് അവർക്കറിയില്ല. എന്തുകൊണ്ടാണ് റഷ്യ ഉണർന്നത്? എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ ഉണരുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യന് കൈവരുത്തുവാൻ സാധിച്ചിരുന്നത്? 300 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രകാരന്മാർ, ഒരു പ്രത്യേക ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഒരു പ്രത്യേക വേഗതയിൽ ഈ ഭൂമിയിൽ ഒരു പന്തുരുട്ടിയിട്ട് ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ കൂടി തെളിയിച്ചു. അതായത് ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ഒരു മണിക്കൂറിൽ 30 വേഗതയിൽ ഓടിയാൽ അവന്റെ ഭാരത്തിനനുസരിച്ച്, ആ പന്തിന്റെ ഭാരത്തിനനുസരിച്ച് ഗുരുത്വാകർഷണം അവനെ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റിക്കളയും. ഇപ്പോൾ അവൻ മണിക്കൂറിൽ 17,000 മൈൽ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിന്റെ മുകളിലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്താണ് അവനതിനെ തിരിച്ചറിഞ്ഞത്. എന്തുകൊണ്ടാണത്? അത് അപ്രകാരമായിരിക്കേണ്ടിയിരിക്കുന്നു. സഭ യേശുവാകുന്ന പാറമേൽ നിന്നിരുന്നു. ആരെന്ത് പറഞ്ഞാലും അതൊരു കാര്യമല്ലായിരുന്നു. അവർ സമയത്തെ സന്ദേശമായി വചനത്തോടൊപ്പം നിന്നിരുന്നു. ലൂഥർ, വെസ്ലിയും അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ അവർ സമ്പ്രദായങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണത് ചെയ്തത്? കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഇസ്രായേൽ അത് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് എന്തിനു വേണ്ടി അവർ സ്വന്തം ദേശത്തായിരിക്കുന്നു. അവർ വീണ്ടും ഒത്തൊരുമിക്കപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഹോശേയ പ്രകാരം പറയുന്നു. കുറച്ചു മുമ്പേ നാം അത് വായിച്ചിരുന്നു. ദൈവം നമ്മെ അത് മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. അതേസമയത്ത് തന്നെ മണവാട്ടി സന്ധ്യാസമയത്ത് വെളിച്ചത്തെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. വിശക്കുന്നവരായ പെന്തിക്കോസ്തുകാർ തിരിച്ചറിയാൻ തുടങ്ങി. അതായത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതായി യാതൊരു കാര്യങ്ങളും ഈ സഭാ സംഘടനകളിൽ ഇല്ല. അവർ അത്രമാത്രം വളച്ച് കീറപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇത് തിരിച്ചറിയുന്നതിന്റെ സമയമാകുന്നു. തിരിച്ചറിയുക, നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു, രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ശാസ്ത്രം തിരിച്ചറിഞ്ഞിരിക്കുന്നു, സാത്താനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ഈ സമയമാകുന്നു. അതായത് അവന് സ്ത്രീകളെ തകർക്കാൻ കഴിയും, സഭയെ തകർക്കാം, ജനങ്ങളെ തകർക്കാം. അവനതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൂടാതെ ദൈവം തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതായത് ഈ ഭൂമിയിൽ അവൻ ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്ന്. അതായത് അവൻ ജീവന് വേണ്ടി മുന്നയോഗിക്കപ്പെട്ടവരായവർ ഇവിടെയുണ്ട്. ഇതാകുന്ന തന്റെ സന്ദേശത്തെ അയക്കാനുള്ള സമയമെന്ന് അവൻ തിരിച്ചറിയുകയും അത് ചെയ്യുകയും ചെയ്തു. ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മണവാട്ടിയുടെ സമയം വൈകിട്ടത്തെ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സോദോം അവളുടെ ദിവസങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ബില്ലി ഗ്രഹാമിനെയും ഓറൽ റോബർട്ടിനെയും പോലെ ദൂതന്മാർ അവിടെ കൈക്കപ്പെട്ടത് അവർ കണ്ടപ്പോൾ, ഇപ്പോൾ ഏതോ ചില മര്യാദയില്ലാത്ത വ്യക്തി ഫീനിക്സിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ടേപ്പ് ഓടിച്ചുകൊണ്ട് ആ ഭാഗത്തെ കേൾപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അദ്ദേഹം പറയുന്നു, ഞാൻ ആഫ്രിക്കയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്രകാരം അവർ 3 പ്രാവശ്യം മുമ്പോട്ടും പിന്നെ പുറകോട്ടുമായി അവർ സ്നാനപ്പെടുത്തിയിരുന്നു. അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. നോക്കൂ, ആ ടേപ്പിന്റെ ബാക്കിയുള്ള ഭാഗത്തെ അദ്ദേഹം ഒരിക്കലും ഓടിച്ചില്ല. ആ ഭാഗം മാത്രം എടുത്തിട്ട് മുറിച്ചു കളഞ്ഞു. അപ്രകാരം ചെയ്യുന്നത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതിനുള്ള കുറ്റമാണ്. ആ ടേപ്പുകളെല്ലാം അത്യധികം അവകാശപ്പെടുന്നതാണ്. അതുമായിട്ട് ആർക്കും കൂട്ടിക്കൊഴിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിയമം നിങ്ങളുടെ മേലാകുന്നു. എന്നാൽ നാം അത് ചെയ്യുമോ? ഇല്ല. അവൻ പറഞ്ഞു, അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം എന്നോട് പറഞ്ഞു. നീ അത് നോക്കിക്കൊണ്ടിരിക്കുകയും ആ വ്യക്തിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും മാത്രം ചെയ്യുക. നോക്കൂ, അതേ സമയത്ത് തന്നെ മണവാട്ടി സന്ധ്യാസമയത്തെ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞു. സോദോം അവരുടെ സമയത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ടേപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന അതേ വ്യക്തി തന്നെ പറഞ്ഞു, നിങ്ങൾ പെന്തിക്കോസ്റ്റുകാർ ഇവിടേക്ക് ശ്രദ്ധിക്കുക. കൂടാതെ ബാപ്റ്റിസ്റ്റുകാരും പറഞ്ഞു, ഈ വ്യക്തി കള്ളപ്രവാചകനായ വില്യം പറയണം. നിങ്ങൾ ശ്രദ്ധിക്കുക, പറഞ്ഞു. അതായത് ഓറൽ റോബർട്ട്സും ബില്ലി ഗ്രഹാമും സോദോമിൽ ആയിരുന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ടേപ്പ് നിർത്തിക്കളഞ്ഞു. അത്രമാത്രം. അവർ സോദോമിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരായിരുന്നു എന്ന് പറയാൻ മുമ്പോട്ട് അനുവദിച്ചില്ല. അവർ സോദോമിലല്ല, അവർ സോദോമിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ്. ഞാൻ അപ്രകാരം പറഞ്ഞത് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളുടെ ടേപ്പ് ഓടിച്ചു നോക്കുക. ആരെങ്കിലും ഇതിൽ നിന്നൊരു വാക്കെടുത്താലോ അല്ലെങ്കിൽ ഇതിനോട് ചേർത്താലോ, നോക്കൂ, അത് കർത്താവിന്റെ വചനം അപ്രകാരം തന്നെ ആകുന്നുവെങ്കിൽ അത് അപ്രകാരം തന്നെ നിലനിൽക്കും. സോദോമിന്റെ സന്ദേശകനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവളിന്നും നിൽക്കുന്നുണ്ടായിരുന്നേനെന്ന് യേശു പറഞ്ഞു. അബ്രഹാം തിരിച്ചറിഞ്ഞതുപോലെ അവളും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു പുത്രൻ വരുന്നുണ്ടെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം അവിടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം അവർ അത്രമാത്രം വയസ്സനും അതുപോലെ തന്നെ സാറായിമായിരുന്നു. എന്നാൽ അബ്രഹാം അവനെ കണ്ടപ്പോൾ, അവന്റെ പിറകിലായിരുന്ന സാറയുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ വിവേചിച്ചറിയാൻ കഴിയുന്നവനെ അവൻ കണ്ടപ്പോൾ, അവൻ ജീവിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചറിഞ്ഞിട്ട് അവൻ പറഞ്ഞു, യജമാനെ അസാരം വെള്ളം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. അവർ ഒരു മുറി അപ്പം തിന്നു. സ്വല്പനേരം കൂടി ഇരിപ്പീനെന്ന് അവൻ യാചിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇവിടെ എന്റെ യജമാനനെ എന്നുള്ളത് വലിയ അക്ഷരത്തിൽ യജമാനനെ എന്നുള്ളതാകുന്നു. അത് യലോഹിമാകുന്നു. മനുഷ്യ ശരീരത്തിൽ നിന്ന് മന്നോട് സംസാരിക്കുന്നത് ദൈവമാകുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അവന്റെ അടയാളത്തെ തിരിച്ചറിയുകയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. സോദോം അവരുടെ ദിവസത്തെ തിരിച്ചറിയാതിരിക്കുകയും കത്തിപ്പോവുകയും ചെയ്തു. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ആവണ്ണം തന്നെയാകും. ഇപ്പോൾ സഭേദന ദിവസത്തെ തിരിച്ചറിഞ്ഞില്ല. അതിപ്രകാരം ഇസ്രായേൽ പലസ്തീനിലേക്ക് തിരികെ ആക്കപ്പെട്ടതുപോലെ ആകുന്നു. സഭയും സഭകളുടെ ലോകസമിതിയിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടാൻ പോകുന്നു. എന്തുകൊണ്ടാണത്? അത് സഭ അതിന്റെ സമയത്തെ തിരിച്ചറിയാഞ്ഞതിനാലാണ്. ജനങ്ങളെ അവളിൽ നിന്നും കടന്നു വരൂ. അവളുടെ പാപങ്ങളിൽ പങ്കെടുക്കരുത്. നിങ്ങളുടെ ജീവന് വേണ്ടി ഓടിക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ മൃഗത്തിന്റെ അടയാളത്താൽ പിടിക്കപ്പെടുകയും അതിനെക്കുറിച്ച് പിന്നെ യാതൊന്നും ചെയ്യാൻ പറ്റാതെയും വരും. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാലത്തെ, വിശുദ്ധിയില്ലാത്തവൻ ഇപ്പോൾ വിശുദ്ധിയുള്ളവനാകട്ടെ. വിശുദ്ധിയുള്ളവർ ഒരു മുടി കത്തിരിച്ച സ്ത്രീയായാതിരിക്കട്ടെ. അവർക്കത് കഴിയുകയില്ല. അത് കേൾവിക്ക് വളരെ വിരസമായിട്ടുണ്ട്. എന്നാൽ തിരുവെഴുത്താതാണ് പറയുന്നത്, അവൾ അവളുടെ തലയെ അപമാനിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവളുടെ തല അവളുടെ ഭർത്താവാകുന്നു, അവന്റെ തല ക്രിസ്തുവാകുന്നു. അങ്ങനെ അവൾ ക്രിസ്തുവിനെ അപമാനിക്കുന്നു. അപമാനകരമായിക്കൊണ്ട് എങ്ങനെ അവൾക്ക് അഴുക്കല്ലാത്തവളാകാൻ കഴിയും? കത്തിരിച്ച മുടിയുള്ളവൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നിക്കർ ധരിച്ച് നടക്കുന്നവൾ അങ്ങനെ തന്നെ നടക്കട്ടെ. വചനത്തെ നിഷേധിക്കുന്നവൻ നിഷേധിച്ചുകൊണ്ട് നടക്കട്ടെ. എന്നാൽ വിശുദ്ധിയുള്ളവൻ ഇപ്പോഴും വിശുദ്ധിയുള്ളവനായിരിക്കട്ടെ. നീതിമാനായിട്ടുള്ളവൻ നീതിമാനായിരിക്കട്ടെ. ദൈവത്തിന്റെ നീതിയായ വചനം ദൈവപുത്രനിൽ വെളിപ്പെടട്ടെ. വിശുദ്ധരായിരിക്കുക, നീതിമാനായിരിക്കുക, തിരിച്ചറിയുക. അതെ സാറേ, സഭ അവളുടെ ദിവസത്തെ തിരിച്ചറിഞ്ഞില്ല. അതിപ്രകാരം ഇസ്രായേൽ തിരികെ സ്വന്തം ദേശത്തായതുപോലെയാണ്. അവൾ എങ്ങനെ അവിടെ തിരികെ ചെന്ന് പറ്റിയെന്ന് അവൾ കറിഞ്ഞുകൂടാ. അവൾ യാന്ത്രികമായ രീതിയിൽ അവിടെ ആക്കപ്പെട്ടു. എന്തുകൊണ്ട്? എങ്ങനെയാണത്? ദേശീയ ശക്തിയാണോ അവളെ തിരികെ അവിടെ ആക്കിയത്? ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുകയാണ്. ദേശീയ ശക്തി ഇസ്രായേലിനെ തിരികെ സ്വന്തം ദേശത്താക്കി. ദേശീയ ശക്തി സഭയെ ലോകസഭാ സമിതിയിലാക്കി കളയും. എന്നാൽ ദൈവത്തിന്റെ ശക്തി ജനങ്ങളെ മണവാട്ടിയിലാക്കി കളയും. ലോകം ഈ രീതിയിൽ ബലം പ്രയോഗിക്കുകയും ആ രീതിയിൽ ബലം പ്രയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നു. ദൈവത്തിന്റെ വചനമായ ദൈവത്തിന്റെ ആത്മാവ്, എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു, അത് മണവാട്ടി അവളുടെ സ്ഥാനത്താക്കും. കാരണം അവൾ വചനത്തിൽ അവളുടെ സ്ഥാനത്തെ തിരിച്ചറിയുന്നു. അപ്പോൾ അവൾ ക്രിസ്തുവിലാകുന്നു. അതവളെ അവളുടെ സ്ഥാനത്താക്കുന്നു. യാതൊരു ദേശീയ ശക്തിയും അത് ചെയ്യുകയില്ല. എന്നാൽ ദേശീയ ശക്തി ഇസ്രായേലിനെ അവരുടെ ദേശത്തേക്ക് ഓടിച്ചു. ദേശീയ ശക്തി സഭാസമിതിയുടെ എല്ലാ സഭാ സംഘടനകളെയും അതിലേക്ക് ഓടിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തി മണവാട്ടിയ മഹത്വത്തിലേക്ക് ഉയർത്തും. ഇതിൽ നിന്നെല്ലാം വെളിയിലാക്കും. ഓ ജനങ്ങളെ, നിങ്ങളുടെ ദിവസത്തെ തിരിച്ചറിയുക. സോദോമിന്റെ അടയാളത്താലും ഈ ദിവസത്തെ സഭയുടെ അവസ്ഥകളാലും യേശു നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ ദിവസം എന്ത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സോദോമിന്റെ അടയാളം ഈ ദിവസം ഇവിടെ സംഭവിക്കും. സോദോമിൽ നിന്ന് വിളിച്ചിറക്കുന്നതിന് മുമ്പ് ആ ദിവസത്തെ പോലെ അബ്രഹാമിന്റെ അടയാളത്തെ വീണ്ടും നടക്കും. പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതായി കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജീവിക്കുന്ന കാലത്തെ തിരിച്ചറിയുക. നാം അതിൽ കൂടെ വളരെയധികം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസത്തേക്ക് വിതയ്ക്കുന്ന വചനമാകുന്ന വിത്തിനെ പാകപ്പെടുത്താൻ സ്വർഗീയ വെളിച്ചം അവൻ അയച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വിത്ത് ഇവിടെ ഇതിലായിരിക്കുന്നു. വിത്ത് വേദപുസ്തകമാകുന്നു. എന്തുകൊണ്ടെന്നാൽ യേശോ പ്രകാരം പറഞ്ഞിരിക്കുന്നു, വിതച്ചുകൊണ്ടിരുന്നവൻ വചനമെന്ന വിത്ത് വിതയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വിളവുണ്ടാകുന്നതിന് മുമ്പേ നിങ്ങൾ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യമല്ല, അതിന് പ്രകാശത്തെ ആവശ്യമായിരിക്കുന്നു. ആ വിത്തിനെ പക്വതപ്പെടുത്തുന്നതിനായി പ്രകാശം ആവശ്യമാണ്. അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും, യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല, അത് നശിച്ചു പോകും. എന്നാൽ ശരിയായ നിലത്ത് വിത്തുണ്ടെങ്കിൽ അതിന്മേൽ ശരിയായ രീതിയിലുള്ള ഒരു സൂര്യപ്രകാശത്തിനാൽ അതിന് പക്വതപ്പെടേണ്ടിയിരിക്കുന്നു. കൂടാതെ അവൻ ഈ അവസാന നാളുകളിൽ അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും, അതായത് സന്ധ്യാസമയത്ത് സൂര്യൻ കടന്നു വരികയും അതിനെ ആ വിത്തിനെ വിളയിക്കുകയും ചെയ്യും. വിത്ത് പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ന്യായീകരിക്കുന്നതിൽ കൂടി ദൈവപുത്രൻ അതിനെ പക്വതപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ മുമ്പിലേക്ക് തള്ളിക്കൊണ്ടുവന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങളെ തെളിയിച്ചു കാണിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളുടെ ദിവസത്തെ തിരിച്ചറിയുക. ഞാൻ നിർത്താൻ പോകുകയാണ്. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ ധനവാനും ഉരടനും വിദ്യാഭ്യാസമുള്ളതുമായ ലാവോദിക്യക്കാർ വചനത്തെ അവരുടെ നടുവിൽ നിന്ന് പുറത്താക്കി കളയും. അവരത് ചെയ്തുവോ? അവർ ചെയ്യുമെന്നവൻ പറഞ്ഞു. പഴയകാലത്തെ പ്രവാചകന്മാർ അവരുടെ സമയത്ത് വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തെ ന്യായീകരിക്കുന്നതിനായി അയക്കപ്പെട്ടതുപോലെ, അതിനാൽ അവരവരുടെ സമയത്ത് മുൻനിർണയിക്കപ്പെട്ടവരായുള്ളവർ അത് കാണുകയും അതിപ്രകാരം കിടച്ചുകരയിലുള്ള ശമരിയ സ്ത്രീയെ പോലെ, നഥാനിയലിനെ പോലെയും കുരുടനായ ബർത്തമയസിനെ പോലെയും, പത്രോസിനെയും ബാക്കിയുള്ളവരെയും പോലെ അവർ അത് തിരിച്ചറിഞ്ഞു. അവൻ ആ വചനവും അതിന്റെ ഉത്പാദനവുമായിരുന്നു. പിതാവ് ഞാൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രവൃത്തിയെ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. എന്നാൽ ഞാൻ ആ പ്രവൃത്തികളെ ചെയ്യുകയും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേയും ചെയ്യുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക. ഞാൻ ആരാകുന്നുവെന്ന് അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായോ? ശരി, ഈ ദിവസത്തെ വിട്ടുകളയരുത്. മറ്റു കാലങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരും ഇത് തിരിച്ചറിയുകയും അകത്ത് പ്രവേശിക്കുകയും സുരക്ഷിതരാകുകയും ചെയ്യുന്നു. എന്റെ കോസ്തുകാരെ, ഓ ദൈവമേ, നിങ്ങളുടെ കാലത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? സന്ധ്യാസമയത്തെ ഈ കാലത്തെ തിരിച്ചറിയുക, അതിവിടെ ആയിരിക്കുന്നു. ക്രിസ്തുവിന്റെ വരവെന്ന് ന്യായീകരിക്കാനായി അതിവിടെ ആയിരിക്കുന്നു. നാം അവസാനത്തായിരിക്കുന്നു. നിങ്ങളുടെ കാലത്തെ തിരിച്ചറിയുക. ഞാൻ നിങ്ങളെ വളരെ നേരമായിട്ട് ഇരുത്തിയിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. എന്നാൽ ഈ ആഹാരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ജീവനാകുന്നു. ഇത് വിശ്വാസിക്ക് വേണ്ടിയാകുന്നു. നിങ്ങൾ ജീവിക്കുന്ന ദിവസത്തെയും ആ സമയത്തിന്റെ അടയാളത്തെയും തിരിച്ചറിയുക. നോക്കൂ, എല്ലാ കാര്യങ്ങളും എവിടെയായിരിക്കുന്നെന്ന് നോക്കൂ. ഇസ്രായേലും സഭ എവിടെയായിരിക്കുന്നെന്നും ദുർനടപ്പ് എവിടെ എത്തിയിരിക്കുന്നുവെന്നും മണവാട്ടി എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക. അടുത്തതിനായിട്ട് ഇനിയും എന്താണ് അവശേഷിച്ചിരിക്കുന്നത്? മണവാട്ടി എടുക്കപ്പെടുമെന്നുള്ളത് മാത്രമാകുന്നു. തീർച്ചയായും എല്ലാ സഭകളും ഒരു വലിയ കാര്യത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തുകാർ പറയുന്നത്, ദൈവത്തിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ, ഒരു ദിവസം വരും അന്ന് അവർ ഇത് ചെയ്യുകയും അത് ചെയ്യാൻ പോവുകയും ചെയ്യും. നോക്കൂ, അവർ പ്രസ്താവിക്കുന്നവരാണ്, അവരത് വിശ്വസിക്കുന്നു. ഒരു വട്ടം കയ്യഫ പറഞ്ഞതുപോലെയാണ്, അതായത് ജനം മുഴുവൻ നശിച്ചു പോകാതെ ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നെന്ന് അവൻ പറഞ്ഞു. വേദപുസ്തകം പറയുന്നു, അവൻ ആ സമയത്ത് മഹാപുരോഹിതനായിരുന്നു. ആ കാരണത്താലാണ് അവൻ അത് പറഞ്ഞത്. എന്താണ് അവൻ പറയുന്നതെന്ന് അവൻ അറിയാതെ അവൻ പ്രവചിച്ചു. എന്നാൽ അവൻ ബലി കഴിച്ചിരുന്നതിന്റെ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിഞ്ഞിരുന്നുവോ? അവൻ മഹായാചകനാണെന്ന് അവകാശപ്പെട്ടിരുന്ന അതേ ദൈവത്തെ തന്നെ. അതുപോലെ തന്നെയാണ് ഇന്നും ഒരു വലിയ സമയം കടന്നു വരുന്നതിനായി അങ്ങ് ദൂരെ എവിടേക്കോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബിസിനസ്സുകാരായ മനുഷ്യരുടെ കൺവെൻഷനിൽ പോകുകയും അവിടെ അവർ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ എന്നെല്ലാം പറയുന്നു. അവരുടെ പ്രാസംഗികർ എഴുന്നേറ്റ് ജനക്കൂട്ടത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഉണർവ് വരുന്നുണ്ടെന്ന് പറയും. കർത്താവിന്റെ കരങ്ങൾ ഈ ഭൂമിയിൽ മേലാകാൻ പോകുന്നുവെന്ന് പറയും. അങ്ങനെ പ്രകാരം ജനങ്ങൾ അവിടേക്ക് പോകുകയും അവിടേക്ക് ഓടുകയും ചെയ്യുന്നു. അത് ഇസ്രായേലിന് വേണ്ടി കാവളങ്ങളുടെ അടിയിൽ വെച്ചുള്ള കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുന്നില്ലാതെയാവുന്നു. എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്? എന്തുകൊണ്ടെന്നാൽ അവർ ക്രിസ്ത്യാനികളായ പ്രസ്താവനക്കാരാകുന്നു. അവരത് തിരിച്ചറിയുന്നില്ല. അവർക്കായി അയക്കപ്പെട്ടിരുന്ന ആ സന്ദേശത്തെയാണ് അവർ നിഷേധിക്കുന്നതെന്ന് കയ്യഭാവം അറിഞ്ഞിരുന്നില്ല. അവർക്കായി അയക്കപ്പെട്ടിരിക്കുന്നതായ സന്ദേശത്തെയാണ് അവർ നിഷേധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ല. ആമേൻ. ഓരോ ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങളിൽ നാം തിരുവെഴുത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കൂടെ കടന്നുപോയി, ആഴ്ചകൾക്ക് ശേഷം ആഴ്ചകളോളം അത് തർക്കമില്ലാത്ത സത്യമാകുന്നുവെന്ന് കാണുന്നതുവരെയും അതിൽ കൂടി കടന്നുപോയി. കുരുടന്മാർക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യേശു പറഞ്ഞു, അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കൂ. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ അവർ രണ്ടുപേരും കൂടി കുഴിയിൽ വീഴും. എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല, എന്നാൽ അത് വരുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് സാത്താനെ ഇത് ചെയ്തു കാണാനായി ആഗ്രഹിക്കാഞ്ഞത് എന്നുള്ളത് ഞാൻ കാണുന്നു. ഇന്നലെ എനിക്ക് തീരെ മോശമായി അനുഭവപ്പെട്ടു. കർത്താവിൽ നിന്നൊരു വചനം എനിക്ക് കിട്ടാൻ കഴിഞ്ഞില്ല. എനിക്ക് ചെയ്യാനറിയാവുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ആഹാരം കഴിച്ചിരുന്നു, അതുപോലെ തന്നെ വയറ്റിൽ കിടക്കുന്ന എനിക്ക് തോന്നി. എനിക്ക് തീരെ സുഖമില്ലാതായിട്ട് കഷ്ടിച്ച് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. എന്താണ് ഈ ലോകത്തിന്റെ കാര്യം? ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണ്. എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ ഓർത്തു. കർത്താവെ, കൂടാതെ എനിക്കൊരു തിരുവെഴുത്ത് പോലും കുറിച്ചെടുക്കാൻ എന്റെ മനസ്സിൽ കിട്ടുന്നില്ല. എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം സന്ദേശം എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ സത്താൻ പറഞ്ഞുകൊണ്ട് തുടങ്ങി, നിനക്ക് തീരെ സുഖമല്ല, നിനക്ക് തലവേദന എടുക്കുന്നു, നിനക്ക് സുഖമല്ല, നിനക്ക് അവിടെ പോകാൻ പറ്റുകയില്ല, നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ല, അങ്ങനെയും അതങ്ങനെയും ഇങ്ങനെയൊക്കെ ആകുന്നു പറയാൻ പോകുകയാണ്. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ലണ്ടൻ നിവാസിയുടെ കഥ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ ഒരുവൻ തന്റെ ഒരു രാജകൊട്ടാരത്തിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായ ഒരു സന്ദേശം കൊടുക്കേണ്ടിയിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ശത്രു. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നിരുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ സന്ദേശത്തെ എടുക്ക, ഈ സന്ദേശത്തെ എടുക്ക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇന്ന ഇന്ന സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ചെയ്യാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക, അത് ഞാനാണ് നിന്നെ അയച്ചിരിക്കുന്നത് എന്നുള്ളതിനെ തെളിയിച്ചു കാണിക്കുമെന്ന് പറഞ്ഞു. അവനത് കുപ്പായത്തിന്റെ ലാക്കിക്കൊണ്ട് നേരെ യാത്ര പുറപ്പെട്ടു. രക്ഷാപടന്മാരെല്ലാം അടുത്തു നിന്നും അവനെ നിർത്തിയിരുന്നു. എല്ലാവരും ഉച്ചത്തിൽ വഴികൊടുപ്പിനെ നേർത്തു വിളിച്ചു, എന്റെ വശം രാജാവിന്റെ സന്ദേശമുണ്ട്, ഞാൻ രാജാവിന്റെ സന്ദേശമാകാനാകുന്നു. ഒരു ന്യായീകരിക്കപ്പെട്ട വചനമാകുന്നു അത്. ഞാൻ ഓർത്ത് സാത്താനെ എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുക. എന്റെ വശം രാജാവിന്റെ സന്ദേശമുണ്ട്, എനിക്ക് പോകണം. ഒരു വട്ടം അവർ സമാധാനത്തിന്റെ രാജകുമാരനെ കൊന്നിട്ട് കല്ലറയിലാക്കിയിട്ട് കല്ലറ മുദ്ര ചെയ്തു. മരണം അവനെ മൂന്ന് രാത്രി മൂന്ന് പകലും പിടിച്ചു വെച്ചു. എന്നാൽ ഈസ്റ്റർ ദിവസം രാവിലെ ആ ചെങ്കോൽ അവന്റെ വശമുണ്ടായിട്ട് മരണമേ മാറിപ്പോകുക എന്ന് അവൻ ആർത്തു വിളിച്ചു. കല്ലറകളെ മാറിപ്പോകുക, തുറക്കുവീൻ. ഞാനാകുന്ന രാജാവിന്റെ സന്ദേശം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ തെളിയിക്കാനേ എനിക്ക് വരേണ്ടിയിരിക്കണം. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. എനിക്ക് വാസ്തവത്തിൽ വളരെ നല്ലതായി അനുഭവപ്പെടുന്നു. ഇത് രാജാവിന്റെ സന്ദേശമാകുന്നു. സ്നേഹിതരെ, നമുക്ക് ഇതിനെ തിരിച്ചറിയാം. കാരണം കാഹളനാദത്തിന് വേണ്ടി നാം ഒരുമിച്ച് കൂടാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കർത്താവിന്റെ കാഹളമൂതുകയും ഇനി സമയമുണ്ടായിരിക്കുകയുമില്ല. അവൻ ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടി. മൂന്നാമത്തെ ദിവസം അത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. 2700 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. മൂന്നാമത്തെ ദിവസം അവനവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞു. അവനത് ചെയ്തുമിരിക്കുന്നു. ജീവന്റെ വഴി അവൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അവരത് അവിടെയായിരിക്കുന്നു. ഇപ്പോൾ മണവാട്ടി വഴിയിൽ നിന്ന് എടുക്കപ്പെടുകയും അവർക്ക് കടന്നു വരാൻ കഴിയുന്നതുമായി മാത്രം കാത്തിരിക്കുന്നു. രണ്ട് പ്രവാചകന്മാർ, എബ്രായ പ്രവാചകന്മാർ, അവരത് തിരിച്ചറിയും. അവിടേക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ കേരളം നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? സഹോദരൻ ബ്രാനം എപ്പോഴെങ്കിലും അവരത് കാണുകയാണെങ്കിൽ അവർ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു എന്ന് ലൂയിസ് പത്രസർ പറഞ്ഞപ്പോൾ എനിക്കതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ കൃപയെ നോക്കൂ. ഞാൻ ഈ പുതിയ നിയമം വായിക്കാമെന്ന് പറഞ്ഞു. അവരത് വായിച്ചു. 1 കോടിയോളം പുതിയ നിയമങ്ങൾ ലൂയി അവിടെ കയച്ചു കൊടുത്തിരുന്നു. സഹോദരൻ ലൂയിസ് പത്രസ് സ്വീഡനിൽ നിന്നാണ്. അവരത് വായിക്കുകയും ആ യഹൂദന്മാർ കടന്നു വരികയും ചെയ്തു. അവർ ആധുനിക യഹൂദന്മാരുടെ കൂട്ടത്തെ പോലെ അല്ലായിരുന്നു. എന്നാൽ അവരുടെ സ്വന്തദേശത്ത് അവരവിടേക്ക് വളർന്നു വന്നിട്ട് പറഞ്ഞു, ഇത് മശിഹയാണെങ്കിൽ പ്രവാചകന്റെ അടയാളത്തെ ചെയ്യുന്നത് നാം കാണട്ടെ, ഞങ്ങളത് വിശ്വസിക്കാം. ഇതാകുന്നു അവസരമെന്ന് ലൂയിസ് പത്രസ് എന്നോട് പറഞ്ഞു. ഇതാകുന്നു അവസരം. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരിക്കുമെന്ന് ആരോ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ചിന്തയിലായിട്ട് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞു. ആരോ ഒരാൾ സഹോദരൻ അർഗൻ ബ്രൈറ്റിന് കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രാനം അത് ഇസ്രായേലിനെ ഉണർത്തുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പിൽ കൊണ്ടുവന്നിട്ട് പ്രവാചകന്റെ അടയാളത്തെ കാണിക്ക, അവരത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവിടെ ഇതാ തയ്യാറായിരിക്കുന്നു. വിമാനത്തിൽ കയറാനായിട്ട് കാശെടുത്ത് ടിക്കറ്റ് വാങ്ങി. കയറയിൽ ഇറങ്ങിയിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് നിന്റെ സ്ഥലമല്ല, ഇത് നിന്റെ സമയമല്ല. നോക്കൂ, നീ നിനക്ക് തന്നെ മുമ്പിലായിരിക്കുന്നു. ഓ ദൈവമേ, ഞാൻ ഇവിടെ വരെ വന്നിട്ട് ഞാൻ പോകാൻ പോവുകയാണെന്ന് ഞാൻ ഓർത്തു. എന്തോ എന്നോട് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കുക, നീ ആ വഴിക്ക് പോകരുത്, ഇന്ത്യയിലേക്ക് തിരിക്കുക, പോകരുത്, ഇന്ത്യയിലേക്ക് പോകുക. എന്നാൽ നീ ഇവിടേക്ക് പോകരുത്. എന്തുകൊണ്ടാണ്? ഓർത്തുകൊണ്ട് ഞാൻ വിമാനശാലയുടെ പിന്നിലേക്ക് നടന്നു. കർത്താവ് യേശുവെ, എന്താണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ എനിക്കത് വെളിപ്പെടുത്തി തന്നു. ഈ പ്രവാചകന്മാരാണത്, അത് തിരുവെഴുത്ത് അനുസരിച്ചായിരിക്കണം. മോശ വേലിയായും അവിടെ വരേണ്ടിയിരിക്കണം. അതിനു പുറമെ മണവാട്ടി വഴിയിൽ നിന്നും ഇതുവരെയും എടുത്തമാക്കിയിട്ടില്ല. അങ്ങനെ ആ പ്രവാചകന്മാർ അവിടേക്ക് തിരികെ വരും. അവർ പ്രവാചകന്റെ അടയാളത്തെ ചെയ്യും. തിരുവെഴുത്ത് അപ്രകാരമാകുന്നു. അവിടെ ഇതെല്ലാം അപ്പോൾ സമ്പൂർണമായും പൂർത്തിയാക്കപ്പെടും. ഇസ്രായേൽ ഒരു ദേശമായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ ജന്മമെടുക്കും. ആമേൻ. സന്ധ്യാസമയത്തെ വെളിച്ചം പ്രകാശിക്കുന്നു. സന്ധ്യാസമയത്തെ വെളിച്ചമുണ്ടാകും. മഹത്വത്തിന്റെ പാതകൾ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. വെള്ളത്തിൽ കൂടിയുള്ള വഴി ഇന്നത്തെ പ്രകാശമാകുകയും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. യൗവനക്കാരും പ്രായം ചെന്നവരുമേ, നിങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്ന് മനസ്സാന്തരപ്പെടുവീൻ. പരിശുദ്ധാത്മാവ് തീർച്ചയായും ഉള്ളിൽ പ്രവേശിക്കും. സന്ധ്യാസമയത്ത് വെളിച്ചം വന്നിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നാകുന്നു എന്നതൊരു പരമാർത്ഥമാകുന്നു. സ്നേഹിതരെ, നാം അവസാന സമയത്തായിരിക്കുന്നു. അപ്പോൾ നാം ഈ പ്രേരിതനാക്കപ്പെട്ട എഴുത്തുകാരന്റെ പാട്ടിനെ കുറിച്ച് ഓർക്കുന്നു. അവനത് പറഞ്ഞപ്പോൾ രാജ്യങ്ങൾ തകരുന്നു, ഇത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇസ്രായേൽ ഉണരുന്നു. പ്രവാചകന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട അടയാളങ്ങളാൽ ജാതികളുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവരുടെ മലിനതയെ നോക്കൂ. ഉഗ്രഭീതിയുടെ ദിവസങ്ങളും ഓ ചിതറിപ്പോയവരെ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിക്കൂ. വീണ്ടെടുപ്പിന്നാൾ നടത്തിയിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരുമ്പോൾ നീ ദൈവാത്മാവിൽ നിരയപ്പെടുക. നിന്റെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരേക്ക് നോക്കുക. ഇതാ നിന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അത് ശരിയാണ്. കള്ളപ്രവാചകന്മാർ ഭോഷ്ക സംസാരിക്കുന്നു. ദൈവത്തെ അവർ നിരാകരിക്കുന്നു. അത് സത്യമല്ലേ? യേശു ക്രിസ്തു നമ്മുടെ ദൈവമാകുന്നു. അവരത് വിശ്വസിക്കുന്നില്ല. അവർക്ക് മറ്റെല്ലാ രീതിയിലുമുള്ള സിദ്ധാന്തങ്ങളും മറ്റെല്ലാം ഉണ്ട്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ പ്രേരിക്കപ്പെട്ട എഴുത്തുകാരൻ പറയുന്നു, നാം അപ്പോസ്തലന്മാർ പിന്നിട്ട കാലടികളെ പിന്തുടരും. എന്റെ ദർശനത്തെ ഓർക്കുക. പൗലോസിന്റെ ജനങ്ങൾ കടക്കുകയാണെങ്കിൽ എന്റേതും കടക്കും. കാരണം അവൻ ചെയ്തതുപോലെ തന്നെ ഞാനും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അതിൽ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. എന്താകുന്നു അത്? നാം ജീവിക്കുന്ന കാലത്തെ തിരിച്ചറിയുക. നാം ജീവിക്കുന്ന സമയത്തെ തിരിച്ചറിയുക. നാം ജീവിക്കുന്ന സമയത്തിന്റെ അടയാളത്തെ തിരിച്ചറിയുക. നാം വിചാരിക്കുന്നതിലും അധികം അത് താമസിച്ചെന്നിരിക്കാം. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ വാതിലിന്റെ പുറത്ത് താമസിക്കുന്നവർ അപ്പോഴും പുറത്തായിരിക്കട്ടെ. അകത്തുള്ളവർ എന്നെ നെയ്ക്കുമായി അകത്തായിരിക്കട്ടെ. വാതിൽ അടച്ചു കളയും. ഇന്ന് രാവിലെ സമയം ഇവിടെ ആരെങ്കിലും ഇതുവരെയും അതിനുള്ളിൽ ഒരിക്കലും കിടക്കാതെയായിട്ടുണ്ടെങ്കിൽ, ഓ യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, അജ്ഞനായി ഇവിടെ നിൽക്കുന്ന ഈ ദാസനെ നോക്കരുത്. അക്ഷരജ്ഞാനമില്ലാത്തവനും പഠിപ്പില്ലാത്തവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനുമാകുന്നു. അതിനെ നിങ്ങൾ നോക്കരുത്. എന്നാൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തെ നിങ്ങൾ നോക്കുക. അത് സത്യമാണെന്ന് ന്യായീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നോക്കുക. നാം സന്ധ്യാസമയത്തായിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. സ്ത്രീകളെ, നിങ്ങളുടെ തലമുടി വളരട്ടെ. സഹോദരി, ദയവായി അഴുക്കായ വസ്ത്രങ്ങളെ മാറ്റിക്കളയൂ. സിഗരറ്റ് വലിച്ചെറിഞ്ഞ് കളയൂ. കാരണം ആ നാഴിക വരുന്നു. അപ്പോൾ അഴുക്കുള്ളവൻ അപ്പോഴും അഴുക്കാടട്ടെ. നീതിമാനവൻ എപ്പോഴും നീതിമാനായിരിക്കട്ടെ. അകത്ത് കിടക്കുന്നവൻ എപ്പോഴും അകത്ത് കിടക്കട്ടെ. പുറത്തായിരിക്കുന്നവൻ പുറത്തായിരിക്കുന്നു. ആ ചെറിയ അടുത്തായ അരികിൽ, അതായത് നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ഭക്തന്റെയും ഭാവിയുടെയും അവരുടെ ഗതി എന്താകും? അതായത് സത്യത്തെ നിഷേധിക്കുന്നവർ, അത് നിങ്ങൾക്കറിയാമല്ലോ. എവിടെ അവർ പ്രത്യക്ഷപ്പെടും? നമ്മുടെ തലകളെ വണങ്ങാം. ഇപ്പോൾ നാം ജീവിക്കുന്നതായി നാഴികയുടെ വെളിച്ചത്തിൽ, ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ ദിവസത്തിന്റെ വെളിച്ചത്തിൽ, വിലയേറിയതും വാത്സല്യമുള്ളവരുമായവരെ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെ, ഇപ്പോൾ നാം എല്ലാവരും കൂടാതെ നിങ്ങളോടൊപ്പം ഞാനും ഈ ആൾത്താരയിൽ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന് എപ്രകാരമാണുള്ളത്? ഓർക്കുക, ഇതാ കുറ്റമില്ലാത്തതും മലിനമില്ലാത്തതുമായ ആത്മാവാകുന്നു. ഏതൊരു സഭയുടെ ഉപദേശവും അങ്ങനെ എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണമായി പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനോട് എന്തെങ്കിലും ഒന്ന് ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തു കളയാനോ ശ്രമിക്കാൻ ധൈര്യപ്പെടരുത്. അതിന്മേൽ നിങ്ങളുടേതായ വ്യാഖ്യാനമിടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ഭാഗം എടുത്തു കളയപ്പെടും. ആത്മാവ് പറയാത്തതായി എന്തെങ്കിലും പറയാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? അതെന്തോ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അതിനെ ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണോ? അതോ അതെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ മാത്രം എടുക്കുകയാണോ? എന്നിട്ട് അതിനെ അപ്രകാരം വിട്ടുകളയുന്നുവോ? നിങ്ങൾ ശരിയല്ലാത്ത കാര്യങ്ങളെ ചെയ്യുകയും ജയിപ്പികളെ മറ്റും എടുത്ത് അതിനെ യോജിപ്പിക്കുകയും മുറിക്കുകയും മറ്റും ചെയ്യുകയാണോ? ഞാനതിങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. എനിക്കറിയാം എന്റെ സഭ അത് വിശ്വസിക്കുന്നില്ല എന്ന്. അത് അതിനെക്കുറിച്ച് ഒരു വ്യക്തിയുടെ വാക്കാണ്. ഒരു വ്യക്തി ദൈവമാകുന്നു. നിങ്ങൾ മുടി കത്തിരിക്കരുതെന്ന് ബൈബിൾ ഇവിടെ പറയുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയം വരുന്നു എന്ന് ബൈബിൾ പറയുന്നു. എങ്ങനെ അതേ പ്രകാരം ദൈവത്തിന് വെറുപ്പാകുന്നു. പരിശുദ്ധാത്മാവ് എളിയവനും അയോഗ്യനുമായ പാത്രത്തിൽ കൂടി അത് സംസാരിക്കുന്നവനും. അത് ഈ കാലഘട്ടത്തിൽ ആ മഹത്തായ രാജാവ് പറഞ്ഞു, ഇതാ എന്റെ ചെങ്കോൽ, അതിന്റെ വചനമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അബദ്ധത്താൽ നിൽക്കാനിടയായി. അതിന് ശരിക്ക് പറഞ്ഞാൽ ഇതാ എന്റെ ചെങ്കോൽ എന്നാകുന്നു. എന്റെ ചെങ്കോൽ എടുത്തുകൊണ്ടുപോയിട്ട് ഈ സന്ദേശത്തെ കൊണ്ടുവരിക. എനിക്കറിയാം സഭാ സമുദായങ്ങൾ അതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ തള്ളിക്കളയും, അതിനെ ഓടിച്ചുകളയും, അതിനെ തൊഴിച്ചുകളയും, അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയാൽ ഞാൻ ആ വഴിയിലായിരിക്കുന്നു. രാജ്യത്തു നിന്ന് രാജ്യത്തോടും, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടും, സഭയിൽ നിന്ന് സഭയോട് ഞാൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട്, അതിൽ നിന്ന് കടന്നു വരൂ. ഇത് പ്രസിദ്ധിയാർജിച്ചതല്ല, എന്നാൽ ഇത് സത്യമാകുന്നു. ഇതെഴുതിയിരിക്കുന്നവനെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ സ്വീകരിക്കുമോ? അത് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിൽ അത് സ്വീകരിക്കുമോ? ഇതുവരെയും അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒരു ആൾത്താരക്കായ ഒരു മുറിയില്ല. നിങ്ങളുടെ ഹൃദയം അതിന്റെ ആൾത്താരയാകുന്നു. ദൈവമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുമോ? ദൈവത്തിന്റെ ആത്മാവ് എന്നിലേക്ക് വന്നിട്ട് ഇപ്പോൾ എന്റെ പാപങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും എന്നെ കുറ്റവാനാക്കട്ടെ. എന്റെ ചീത്തയായ എല്ലാ ശീലങ്ങളിൽ നിന്നും, ദേഷ്യപ്പെടുന്നതിൽ നിന്നും, വഴക്കും ബഹളവും പരിഭ്രമങ്ങളിൽ നിന്നും, കൂടാതെ എനിക്കുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ കുറ്റവാനാക്കട്ടെ. എനിക്കറിയാം എന്തോ ഒന്ന് അതിന്റെ ആത്മാവിന്റെ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി എന്നെ മാധുര്യപ്പെടുത്തുന്നില്ല. ഈ അവസാന നിമിഷങ്ങളിൽ എന്നെ മാധുര്യപ്പെടുത്തണമേ കർത്താവേ. ഞാൻ ഇനിയും കേൾക്കുന്നതിൽ വെച്ച് ചിലപ്പോൾ ഇതിന്റെ അവസാനത്തെ സന്ദേശമായിരിക്കാം, ചിലപ്പോൾ ഒരു സന്ദേശം കേൾക്കുന്നതിനുള്ള ഇതിന്റെ അവസാനത്തെ സമയമായിരുന്നിരിക്കാം. ഞാൻ എന്റെ കൈകളെ ഉയർത്തുന്നു, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡസനോളം കൈകൾ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ശാന്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈയുയർത്തിയവരായി നിങ്ങൾ ഇപ്പോഴും താല്പര്യമുള്ളവരാണെന്ന് തന്നെ അത് കാണിക്കുന്നു. അത് കണ്ടിട്ട് ആത്മാവ് ഇപ്പോഴും ആരെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. പ്രിയപ്പെട്ട ദൈവമേ, അവിടുന്ന് എല്ലാ കാര്യങ്ങളെയും അറിയുന്നു, എല്ലാ കാര്യങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഉദ്ദേശമുണ്ടായിരിക്കുന്നു. കാരണം ചിലർ ശിക്ഷാവിധിയിൽ ഏൽക്കപ്പെടേണ്ടിയിരിക്കുന്നു, ചിലർ കുരുടരാക്കേണ്ടിയിരിക്കുന്നു. ചിലർ പൗലോസ് പറഞ്ഞതുപോലെ കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ചിലർ ആദരവനായും ചിലർ അനാദരവനായും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അനാദരവനായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നവൻ ആദരിക്കപ്പെടേണ്ടിയവനെ കാണിക്കുന്നതിനെ മാത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് കുശവന്റെ കയ്യിലല്ലേ അവന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാനായി വെച്ചിരിക്കുന്നത്? അത് ദൈവത്തിന്റെ മുൻനിർണയിക്കപ്പെട്ട പദ്ധതിക്കനുസരിച്ചല്ലേ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നത്? വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നുവല്ലോ. ചിലപ്പോൾ അവരിൽ ചിലർ ഇന്ന് ഇവിടെ കിണറ്റുകരയിലെ ആ സ്ത്രീയെ പോലെ ഉണ്ടായിരിക്കാം. ഒരിക്കലും അവിശ്വാസത്തിലുമായിരിക്കാം, മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങളിലായിരിക്കാം. ചിലപ്പോൾ ആദ്യമായിട്ടാണായിരിക്കാം അവർ ഈ കാര്യങ്ങളെ കേൾക്കുകയും എന്തോ അപരിചിതമായ ഒന്ന് അവരുടെ ഹൃദയങ്ങളിൽ മുന്നറിയിപ്പ് കൊടുത്തെന്നുമിരിക്കാം. കർത്താവ് വളരെ വളരെയധികം കൈകൾ ഉണയർന്നിരിക്കുന്നു. ആ മഹാനായ കുശവൻ ആ പാത്രങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ആദരവിനായുള്ള പാത്രമായി വളയ്ക്കാനിടയാകട്ടെ. അവിടെ എന്തോ ചില കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ അവർ അത് ചെയ്യുകയില്ല, അവർക്കത് ചെയ്യാൻ പറ്റുകയുമില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, വിശ്വസിക്കുകയും അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ എളിയ ദാസന അപേക്ഷിക്കട്ടെ. ജീവിച്ചവനും മരിച്ചവനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരുവനായ അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കട്ടെ. അതിപ്രകാരം സോദോമിലുള്ള ഒരുവൻ സോദോമിയർക്കായി അപേക്ഷിക്കുന്നത് പോലെ അതിൽ നിന്നും വിട്ടുപോരുവീൻ, അതിൽ നിന്നും എളുപ്പം വിട്ടുപോരുവീൻ. അവരുടെ ഹൃദയങ്ങളിൽ താഴ്മയോടും മാധുര്യത്തോടും ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് വരാൻ അവരെ ഇടയാക്കണമേ. യേശുവേ, ഈ ദിവസം തൊട്ട് നീ എന്റേതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ഇടയാക്കണമേ. നിന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചിരുത്തിയിരിക്കുന്ന ഈ ഇരിപ്പിടത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നു. അതെന്നെ ഇവിടെ ആയിരുത്തിയിരിക്കുന്നുവെങ്കിൽ ഇവിടെ നിന്നും എനിക്ക് കൂടുതലായി എങ്ങും പോകേണ്ടിയതില്ല. നീ എന്നെ കണ്ടുമുട്ടിയതായി ഇവിടെ തന്നെ ഞങ്ങളെല്ലാം ശരിയാക്കാൻ പോകുന്നത്. ഇവിടെ തന്നെ ഈ രണ്ടാമത്തെ ഇരിപ്പിടത്തിലും മൂന്നാമത്തെ ഇരിപ്പിടത്തിലും അഞ്ചാമത്തെ ഇരിപ്പിടത്തിലും അങ്ങനെ എവിടെയായിരുന്നാൽ തന്നെയും ഇവിടെ തന്നെയാണ് അത് ശരിയാക്കപ്പെടാൻ പോകുന്നത്. കാരണം ഇവിടെ വെച്ചാണ് നീ എന്നെ കുറ്റം വിധിച്ചത്. ഇവിടെ വെച്ച് തന്നെയാണ് അത് ശരിയാക്കാനായി എന്നോട് വാഗ്ദത്തം ചെയ്തതും. കാരണം ഞാൻ അഴുക്കായവനായാലും ചീത്തയായാലും ഞാൻ ഹിമം പോലെ വെളുക്കപ്പെടുന്നതായിരിക്കും. ഞാൻ നിന്റെ എല്ലാ വചനത്തെ വിശ്വസിക്കുന്നു, ഞാനതിൽ നടക്കാൻ തയ്യാറായിരിക്കുന്നു. അത് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാനിതിപ്പോൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നു. എന്റെ ജീവൻ കൊണ്ട് എനിക്ക് യാതൊരു നല്ലതുമില്ല, ആർ ദൈവത്തിന് യാതൊന്നുമില്ല എന്നറിയുകയും എന്റെ അയൽക്കാർക്ക് യാതൊരു ഗുണവുമില്ല, യാതൊന്നിനും ഒരു പ്രയോജനവുമില്ല. അത് സാത്താനിൽ നിന്ന് ഒരു കളിപ്പാവ ഉണ്ടാക്കാൻ മാത്രം പ്രയോജനപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും മനുഷ്യരുടെ ഒരു കളിപ്പാവയായി എന്നെ നോക്കുന്നതിനെ എറിഞ്ഞു കളയുകയും ചിലപ്പോൾ ഒരു സ്ത്രീയുടെ വൈവിഗ്രഹമായിരുന്നേക്കാം. എന്നാൽ ദൈവമേ, എന്നെ നിനക്കൊരു ദാസനാക്കൂ. കർത്താവെ, അനുവദിക്കണമേ. നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. നമ്മുടെ തലയിൽ നമ്മുടെ ഹൃദയം കുറിച്ചുകൊണ്ട് തന്നെ നിൽക്കാം.
What's calling you if your Savior is? The Word. You're calling. What must he do to deny the world and take the cross and follow? I've neglected baptism in Jesus' name, Lord. I'll go with him through the garden. I'll go with him where? Through the water, through the garden, through anywhere, house of prayer, in the pool, anywhere. Decided. Go. Ah.
go with him through the judgment. Whether the word's right or the church is right. Whether I'm right or he's right. Is my conscience right or is his word right? You're in the judgment place now. What I have believed, is it right or is his word right? Do I think it's all right to have short hair, wear shorts? Do I think it's all right to belong to a denomination? What did he say? I'll go with all. Now where he leads me, I will. I got my hands up too, Lord. Lord, wherever it is, where's the next message to be preached? Is it back here tonight? Over in Africa, Germany, Switzerland, where is it, Lord? Where? Wherever you lead, Lord.
ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് അവൻ നയിക്കുന്ന എല്ലായിടത്തേക്കും നിങ്ങൾ പോകുമോ? സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവനോടൊപ്പം പോകുമോ? ജനങ്ങളെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു, അപ്പോഴും ഞാൻ അവനോട് കൂടെ ആയിരിക്കും. അപ്പോഴും ഞാൻ പോകും. കർത്താവെ, ഞാൻ നീ എവിടെയായിരുന്നാലും നിന്നോടൊപ്പം നടക്കും. അപ്പോഴും ഞാൻ കൂറോടും സത്യത്തോടും കൂടെ നിൽക്കും. യുദ്ധത്തിന്റെ ചൂടിലും ഞാൻ കൂറോടും സത്യത്തോടും കൂടെ നിൽക്കും. കർത്താവെ, ഞാൻ വീഴുകയാണെങ്കിൽ നീ എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. എനിക്ക് വേണ്ടി ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് നടത്തമാക്കിയിരിക്കുന്നവരെല്ലാം അവരുടെ ഹൃദയത്തെയും കൈകളെയും അവങ്കിലേക്ക് ഉയർത്തുക. നിങ്ങൾക്ക് ഇപ്പോൾ നല്ലതായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തയ്യാറായിരിക്കുന്നുവെന്ന്
തോന്നുന്നു.
കർത്താവ് താൻ കാഹളം ഊതുകയും സമയമുണ്ടായിരിക്കുകയുമില്ല. അതിപ്പോൾ അവസാനത്തെ കാഹളമാകുന്നു. പ്രഭാതം പുലർന്ന നിത്യതയുടെ മനോഹരതയും സുന്ദരതയിലേക്കുമാകും. നമുക്കെല്ലാവർക്കും കൂടി അത് പാടാം. കർത്താവിന്റെ കാഹളം ഊതുമ്പോൾ നമ്മുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്താലാണ് കർത്താവ് എന്ന് പറയാം. അവിടുത്തെ അനുഗ്രഹത്താൽ തന്നെ കർത്താവേ, ഇപ്പോൾ നാം ക്രിസ്തുവിൽ സഹോദരനും സഹോദരിയുമാകുന്നു. ഇപ്പോൾ നാം തിരിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് ദൈവത്തിന്റെ സഹായത്താൽ പുസ്തകൾ ചുരുൾ തുറന്ന് പേര് വിളിക്കുമ്പോൾ എന്ന് പറയാം. നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? അതൊരു സമയമായിരിക്കില്ലേ? ഏതെങ്കിലും ഒരു ദിവസം നടന്നു പോകുമ്പോൾ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കും. ആരാകുന്നു അത്? അമ്മയോ? അമ്മേ, അതിനിനിയും അധികം ദൂരമില്ല. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ മാറ്റപ്പെടും. നാം അവരെ കണ്ടുമുട്ടുകയും അതിനുശേഷം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാനായി എടുക്കപ്പെടും. ഒരു നിമിഷത്തിനുള്ളിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം നിത്യതിലാകും. പറയും, ഇതാ സഹോദരൻ സിവയുടെ ഇവിടെ ആയിരിക്കുന്നു. ആ പ്രായം ചെന്ന് ഇവിടെ പള്ളിയിൽ വരാറുള്ള സഹോദരനാണത്. ഇതാ സഹോദരൻ ഡിആർക്ക് ഇവിടെ ആയിരിക്കുന്നു. ഇതാ സഹോദരൻ. എന്തുകൊണ്ടെന്നാൽ ഇവിടേക്ക് നോക്കൂ, അവരെല്ലാം എനിക്ക് ചുറ്റുമായിരിക്കുന്നു. എന്താണ് കാര്യം? നിങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്കറിയാം അവരെനിക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് ഇനിയും അധികം സമയമില്ല. ഞാനിപ്പോൾ മാറ്റപ്പെടാൻ പോവുകയാണ്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ. ഓ അതെ, ആ ശോഭിത പ്രഭാതത്തിൽ നിത്യതയിലാകപ്പെടും. എല്ലാ നിഗൂഢമായ മേഘങ്ങളും അവൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇപ്പോൾ പ്രഭാത മേഘങ്ങളെ പോലെയാകുന്നു. ഒരു ബാഷ്പം പോലെ നിങ്ങളുടെ നീതി മാഞ്ഞു പോകും. എല്ലാം ആ സൂര്യപ്രകാശത്തിൽ മാഞ്ഞു പോകുമ്പോൾ അതിനെല്ലാം അവൻ പിടിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ പുസ്തക ചുരുൾ തുറന്ന് പേർ വിളിക്കും. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ശരി, അതുവരെയും ഇന്ന് രാത്രിയിൽ
It's been a story a long time, but it's the truth, and it will happen right at the time now. By God's grace, we hope it's 7:30 tonight.
God be with you till we meet again.
Let us stand now to our feet.
ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓ, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഇത് യേശു ക്രിസ്തുവിൽ സ്വർഗീയ സ്ഥാനമാകുന്നു. ഇത് മറ്റൊന്നിന് വേണ്ടി കൈമാറ്റം ചെയ്യരുത്. ഞാൻ എത്രമാത്രം മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഞാൻ ദൈവത്തെ ഈ സ്ഥലങ്ങളിൽ കാണുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഓ, ഇതിനുവേണ്ടി ഞാൻ ഒരു നിമിഷം പോലും എല്ലാ അനുഭവങ്ങളെയും കൈമാറുകയില്ല. ഇതിനു വേണ്ടി ഇതിന്റെ ഒരു നിമിഷം മതി. അതെന്നെ സംതൃപ്തമാക്കുന്നു. ദൈവമേ, എന്നിൽ ഒരു ഉണർവിനെ സൃഷ്ടിക്കണമേ. ആ ഉണർവ് ഞാനായിരിക്കട്ടെ. നാം ഓരോരുത്തരും ആ ഉണർവായിരിക്കട്ടെ. ഉണർവ് എന്നിലാകുന്നു. എന്നെ വിശക്കാനിടയാക്കൂ കർത്താവേ. എന്നിൽ ദാഹമുണ്ടാക്കൂ. എന്നിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത് അതെന്നിൽ സൃഷ്ടിക്കൂ കർത്താവേ. ഈ നാഴിക ദിവസം ഞാൻ നിന്നിലായിരിക്കട്ടെ. ഒരു നല്ല ദാസനായും കൂടുതൽ സമർപ്പിക്കപ്പെട്ട ദാസനായും കൂടുതലായി നിന്നാൽ അനുഗ്രഹപ്പെടുവാനും കൂടുതൽ കഴിവോടും കൂടുതൽ താഴ്മയോടും കൂടുതൽ ദയുള്ളവനായും കൂടുതൽ വേലയ്ക്കായും അനുഗ്രഹിക്കുന്നവനായും കൂടുതൽ വാസ്തവികമായ കാര്യങ്ങളെ നോക്കുവാനും പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊള്ളുവാനും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിടട്ടെ. ആമേൻ. അതാകുന്നു നമ്മുടെ ആഗ്രഹം, അതല്ലേ? ശരി, ഇന്ന് രാത്രിയിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ യേശു ക്രിസ്തുവിന്റെ നാമം നിങ്ങളിൽ ഓരോരുത്തരുടെ മേലായിരിക്കട്ടെ.
Precious name, oh, how
let's bow our heads. Take the name of Jesus with you as a shield from every snare. When temptations round you gather,